Everybody agreed, Brother Branham, that if you wanted to stay till 6 o'clock, 5 or 6 o'clock, you can just take all the time you want. Brother.
Thank you very much.
Nobody has to go home before 5, 6. So we appreciate it if you would take. And just before I turn it to Brother Branham, there was a man that was here last time that he was here to speak to us that had cancer. And then he was called out in the meeting at Brother Mac's church and told what he had and so on.
Valare nanni undu Sahodar Isaacson. Isaacson.
Good morning, thank you.
Suhurthukale, prabhadavandanam. Ningalkku irikkam. Adhe. മരുഭൂമിക്ക് പിന്നിൽ ആയിരിക്കുന്നു നന്നായിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ ഈ സ്ഥലത്തിന് ഞാൻ മരുഭൂമിക്ക് പിൻവശം എന്ന് പേരിട്ടിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെയാണ് നാം സാധാരണ ദൈവത്തെ കണ്ടുമുട്ടുന്നത്. മോശ ഒരിക്കൽ മരുഭൂമിയുടെ പിന്നിലായി തന്റെ ആളുകളെ മേയ്ച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്. കുറച്ചു മുമ്പ് ഞാൻ താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നിലേക്ക് നോക്കുന്ന കണ്ണാടിയിലൂടെ ഇവിടെ ഇരിക്കുന്ന ഈ വ്യക്തി വരുന്നത് കണ്ടു. കഴിഞ്ഞ ദിവസം അവൻ ആശുപത്രിയിലായിരുന്നു എന്ന് ഞാൻ കേട്ടിരുന്നു. ഞാൻ അവനായി പ്രാർത്ഥിച്ചിരിക്കുകയും ഇന്ന് രാവിലെ നേരം അവൻ ഇവിടെ ഇരിക്കുകയും ചെയ്യുന്നു. അതെ, അത് കൊള്ളാം, എനിക്ക് സന്തോഷമുണ്ട്. അവന് ഒരു രക്തസ്രവമുണ്ടായിരുന്നു, അതിനാൽ ഇന്ന് രാവിലെ നേരം നമുക്ക് അവനെ ഇവിടെ കാണാൻ കഴിയുമ്പോൾ ആനന്ദമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നിട്ട് ക്യാൻസർ ബാധിച്ച ആശുപത്രിയിലായിരുന്ന സഹോദരനെ പറ്റി ഞാൻ ഖേദിക്കുന്നു. ഇതിൽ നിന്നും പ്രവേശന പദത്തിലേക്ക് കടക്കാനായി നമുക്കൊന്നേ ഉള്ളൂ എന്നറിയാം, അത് മരണം എന്ന പ്രവേശന പദമാണ്. അതിൽ നമുക്ക് എല്ലാവർക്കും ആ വഴിയിലൂടെ നടക്കേണ്ടതുണ്ട്. നാം ഏറ്റവും നല്ല നീതിമാനായിരുന്നാൽ, നമ്മിൽപ്പെട്ട ഏറ്റവും പവിത്രനായ ഒരുവനായിരുന്നാലും, നാം ഒരാളെ മറ്റേയാളിന്റെ ചുമലിലേറ്റി കല്ലറയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോഴും യേശു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. എന്നാൽ അവിടെയുള്ള മരണം അതിനെയല്ല നാം മരണമെന്ന് വിളിക്കുന്നത്. ലാസറിനെ പറ്റി യേശു പറഞ്ഞിട്ട് അവൻ പറഞ്ഞു, അവൻ ഉറങ്ങുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, അതെ അതെ, അവൻ ഉറങ്ങുന്നെങ്കിൽ അവൻ സൗഖ്യം വരും. നോക്കൂ, അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ യേശു അവരോട് പറഞ്ഞു, അവൻ മരിച്ചുപോയി. അവൻ പറഞ്ഞു, ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളുടെ നിമിത്തം ആനന്ദിക്കുന്നു, എന്നാൽ ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. കാണുന്നു, അപ്പോഴാണ് തിരുവഴുത്തിലെ നമുക്കുള്ള ആ ഉത്കൃഷ്ടമായ ഉദ്ധാരണി അവൻ പറഞ്ഞത്, എന്നെ കേട്ട് എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തു നിന്നും ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. കാണണോ, ഒരിക്കലും മരിക്കില്ല. അവിടെ ഇല്ല ക്രിസ്ത്യാനിക്ക് വാസ്തവമായും മരണമില്ല. അവൻ മരണം നിത്യമായ വേർപാട് എന്നർത്ഥമാക്കുന്നു. ഇപ്പോൾ നാം മരണം. ഇപ്പോൾ നമുക്കുള്ള ജഡീക ശരീരത്തിൽ നാം ഒരാളിൽ നിന്നും മറ്റേയാൾ വേർപെട്ടു പോകുന്നു. നമ്മെ അന്യോന്യം തിരിച്ചറിയിക്കുന്നത് ഈ ജഡത്താൽ മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ നാം അഞ്ച് ഇന്ദ്രിയങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നോക്കുക, വിജിക്കുക, സ്പർശിക്കുക, മണപ്പിക്കുക, കേൾക്കുക. നമ്മിൽ ഒരാൾക്ക് മറ്റേയാളിനെ കാണാനോ അതല്ല സ്പർശിക്കാനോ കഴിയുന്നിടത്തോളം നാം ഇവിടെയാണെന്ന് എന്നുള്ളതിന്റെ തെളിവ് നമുക്കുണ്ട്. നിങ്ങൾ അന്ധനായിരുന്നിട്ട് നിങ്ങൾക്ക് കഴിയാതെ, നിങ്ങൾക്ക് കാണാൻ കഴിയാതിരുന്നാൽ അപ്പോൾ നിങ്ങൾക്ക് ഒരാളിനെ സ്പർശിക്കാനാകുന്നു. പിന്നെ നാം അതല്ല, ഒരാൾ മറ്റേയാളെ കേൾക്കുന്നു. ഭൂമിയിലുള്ള ഇന്ദ്രിയങ്ങളാൽ ഒരാളിനെ മറ്റേയാൾക്ക് പ്രസിദ്ധമാക്കുന്നു. എന്നാൽ വാസ്തവമായി ഒളിക്കാതെ പറയുകയാണെങ്കിൽ നാം ഒരിക്കലും അന്യോന്യം കണ്ടിട്ടില്ല. നിങ്ങൾക്കതറിയാമോ, നാം ഒരിക്കലും തമ്മിൽ കണ്ടിട്ടില്ല. ആകവശത്തുള്ള എന്തോ ഒന്നിനെ അനുകരിച്ചുകൊണ്ട് ഇവിടെ പുറമെയുള്ള ശരീരത്തിൽ നിന്നും ഒരു സംസാരം നിങ്ങൾ കേൾക്കുന്നു. അങ്ങനെ നാം അന്യോന്യം സംസാരിക്കുമ്പോൾ നാം വാസ്തവമായി സംസാരിക്കുന്നത് ശരീരത്തോടല്ല, അകത്ത് ഒരു ആത്മാവാണുള്ളത്. എന്നാൽ ശരീരം ആത്മാവ് അകത്തുണ്ട് എന്നതിന്റെ ഒരു തിരിച്ചറിയിക്കൽ മാത്രമാകുന്നു. ആകയാൽ നാം അന്യോന്യം സംസാരിക്കുമ്പോൾ നാം വളരെ വേഗത്തിൽ തന്നെ നാം ക്രിസ്ത്യാനികളാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നാം സംസാരിക്കുന്ന ആത്മാക്കൾക്ക് തമ്മിൽ ഒരു കൂട്ടായ്മയുണ്ട്. നിങ്ങൾ നോക്കൂ, അത് ക്രിസ്ത്യാനിയാണോ അല്ലയോ എന്ന് ഒന്നിനോട് സ്പന്ദിക്കും. ആകയാൽ നാം ഒരിക്കലും അന്യോന്യം കണ്ടിട്ടില്ല. യേശു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ പിതാവിൽ നിന്നുമുള്ള ഏകജാതൻ അവനെ നമുക്ക് പ്രസിദ്ധമാക്കിയിരിക്കുന്നു. മനസ്സിലായോ? മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ദൈവത്തെ തിരിച്ചറിയിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു എന്ന ആ ശരീരത്തിലൂടെ ദൈവം എന്ന വ്യക്തിയെ തിരിച്ചറിയിച്ചു. എന്നാൽ അവൻ ദൈവത്തിന്റെ പ്രകടമാക്കപ്പെട്ട സാദൃശ്യമായിരുന്നു. അഥവാ നോക്കൂ, ഒരു മനുഷ്യ സാദൃശ്യത്തിലൂടെ സ്വയം ദൈവം അവനെ പ്രകടിപ്പിച്ചതായിരുന്നു. അവൻ ദൈവമായിരുന്നു. ദൈവമായ അവനെ നമുക്ക് പ്രകടമാക്കി. രണ്ടാമത്തെ വ്യക്തിയോ മൂന്നാമത്തെ വ്യക്തിയോ അല്ല, ദൈവം ആ വ്യക്തി അവനായിരുന്നു. അങ്ങനെ നമുക്ക് അവനെ അനുഭവിച്ചറിയാനായി ദൈവമായ അവൻ അവനെ സ്വയം തിരിച്ചറിയിച്ചു. 1 തിമോത്തിയോസ് 3:16, ജഡത്തിൽ ദൈവം പ്രത്യക്ഷനായി അഥവാ പ്രസിദ്ധമാക്കി. ആ വിവാദത്തിന് തർക്കമൊന്നുമില്ല. ദൈവഭക്തിയുടെ മർമ്മം സർവ്വതാമണ്ണം വലുതാകുന്നു. അത് ആശ്ചര്യം കൊള്ളിക്കുന്നില്ലേ? ദൈവം അഗ്നിസ്തംഭത്തിലൂടെയും മറ്റും ദൈവം നീങ്ങിയിരുന്നത് പോലെ അവൻ പൊയ്ക്കൊണ്ടിരുന്നു എങ്കിൽ നമുക്കൊരിക്കലും ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ലായിരുന്നു. നോക്കൂ, എന്നാൽ അവൻ നമ്മിൽ ഓരോരെ പോലെ ഒരു മനുഷ്യനായി തീർന്നപ്പോൾ നമുക്കവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനുശേഷം അവന് നമ്മോട് സംസാരിക്കാനായി നമുക്കവനെ തൊടാനും കൈകാര്യം ചെയ്യാനും കൂടാതെ അവനെ അനുഭവിക്കാനും മറ്റെല്ലാത്തിനും സാധിച്ചു. തിരുവെഴുത്ത് വളരെ സ്പഷ്ടമായി പറയും പോലെ ഞങ്ങൾ ദൈവത്തെ തൊട്ടു നോക്കി. നോക്കൂ, ഞങ്ങളുടെ കൈകളാൽ അവനെ തൊട്ടു. ദൈവം മനുഷ്യനിലാകുന്നു. അവൻ ഇന്ന് സ്വയം അവന്റെ സഭയിൽ തിരിച്ചറിയിക്കുന്നു. വീണ്ടും ജനിച്ച ക്രിസ്ത്യാനികൾ ദൈവം തിരിച്ചറിയിക്കുന്നു. സ്വയമായി ആദവനെ തുടർന്നും ദൈവമാക്കുന്നു. നിങ്ങളെയും എന്നെയും കാണുമ്പോൾ മാത്രമേ പുറമേയുള്ള ലോകത്തിന് ദൈവത്തെ കാണാൻ സാധിക്കൂ. അവർക്ക് ദൈവത്തെ കാണാനുള്ള ഏക വഴി നാം എഴുതപ്പെട്ട ലേഖനങ്ങളായി, തിരുവഴുത്തിന്റെ ലേഖനങ്ങളായി, സകല മനുഷ്യരാലും വായിക്കപ്പെടുമ്പോൾ മാത്രമാണ് നാം ജീവിക്കുന്ന ജീവിതം നമ്മുടെ ഉള്ളിൽ എന്തിരിക്കുന്നു എന്ന് പ്രതിഫലിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന പ്രവൃത്തികളാലാണ് തിരിച്ചറിയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ നല്ലതാണെങ്കിൽ നോക്കൂ, എപ്പോഴും നല്ലതായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നു. പ്രത്യേകിച്ചും എന്നെ പോലെയുള്ള ഒരു വയസ്സ് എന്ന മനുഷ്യൻ കഴിഞ്ഞുപോയ ജീവിതത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് അത് വളരെ മുമ്പ് കഴിഞ്ഞുപോയിരിക്കുകയും നാം നിത്യതയിലേക്കുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എത്ര ആശ്ചര്യമായിരിക്കുന്നു. ഈ ജീവിതത്തിൽ മാത്രമേ എനിക്ക് പ്രതീക്ഷയുള്ളൂ എന്നാണ് ഞാൻ അറിയുന്നതെങ്കിൽ ഇന്ന് രാവിലെ നേരം ഏറ്റവും ശോചനീയമായ വ്യക്തി ഞാനായിരിക്കും. എന്നാൽ വരാൻ പോകുന്ന ഒന്നിന്റെ ഒരു നിഴൽ മാത്രമാണ് ഈ ജീവിതം എന്നറിയുന്നു. ഇത് ഒരു പ്രതിബിംബമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം സൃഷ്ടിച്ച സമ്പൂർണമായ കാര്യത്തിന് ഇതായിരിക്കാൻ കഴിയില്ല. നശിച്ചു പോകുന്ന ഒന്നിനെയും ദൈവം സൃഷ്ടിക്കില്ല. കാണുന്നോ, ദൈവം നിത്യനാകുന്നു. മാത്രമല്ല, അതുകൊണ്ടിപ്പോൾ നാം ജീവിക്കുന്ന ഈ ജീവിതം നമ്മുടെ മുന്നിൽ എന്തുണ്ട് എന്ന് പ്രതിഫലിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. യഥാർത്ഥമായ ഒന്നിനെ മരിക്കാൻ കഴിയില്ല. ആ ശരീരത്തിന് മരിക്കാൻ കഴിയില്ല. ആ ജീവനെടുക്കാൻ കഴിയില്ല. മനസ്സിലായോ? അതുകൊണ്ട് തിരുവെഴുത്ത് ശരിയാണ്, നമുക്ക് നിത്യജീവനുണ്ടെന്ന് അത് പറയുമ്പോൾ നമുക്ക് നിത്യജീവനുണ്ട്. നാം ഒരിക്കലും മരിക്കുകയില്ല. നോക്കൂ, എന്തുകൊണ്ടെന്നാൽ നിങ്ങളായിട്ട് നിങ്ങൾ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ഒരു ഭാഗമായി തീരുന്നു. നോക്കൂ, നിങ്ങൾ എന്നേക്കും നിത്യതയിലായിട്ട്, ഒരിക്കലും തോൽവിയടയില്ല. നിങ്ങൾ ദൈവത്തിന്റെ ഒരു ഭാഗമാകുന്നു, കാരണം നിങ്ങൾ അവന്റെ പുത്രനാകുന്നു. ഇപ്പോൾ ഞാൻ മറ്റൊരു പേരെടുത്തുകൊണ്ട് എന്റെ പേര് മറ്റൊന്നാണെന്ന് പറയട്ടെ. ഞാൻ എന്റെ അമ്മയുടെ പേരായ ഹാർവി, അതാണ് എനിക്ക് ഏറ്റവും അടുത്ത പേര്. ഞാൻ എടുക്കട്ടെ, ലോകത്തിൽ എന്റെ അമ്മ ഒരു ഹാർവിയാണ്, അത് എന്റെ ഏറ്റവും അടുത്ത പേരാണ്. എന്നാൽ അപ്പോഴും ഞാൻ ഒരു ബ്രഹ്മം എന്ന് രക്തം തെളിയിക്കും. കാണുന്നോ? കാരണം ഞാൻ എന്റെ പിതാവിന്റെ ഒരു ഭാഗമാകുന്നു. എന്റെ ഉള്ളിൽ രക്തമുണ്ടായിരിക്കുന്നിടത്തോളം കാലം എപ്പോഴും ഞാൻ എന്റെ പിതാവിന്റെ ഭാഗമായിരിക്കും. നോക്കൂ, അത് ശരിയാണ്. ഞാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിച്ചു കഴിയുമ്പോൾ ഞാൻ ദൈവത്തിനൊരു ഭാഗമായി തീരുന്നു. അത്ര തന്നെ, ഞാൻ അവനുമായി തിരിച്ചറിയപ്പെടുന്നു. നോക്കൂ, അവൻ എന്റെ പിതാവാകുന്നു. ഭൂമിയിൽ എന്റെ ജീവൻ എന്റെ പിതാവിനെ പ്രതിഫലിച്ചിരുന്നത് പോലെ പിന്നെ എന്റെ ജീവൻ അവനെ പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ കാഴ്ചന് പിതാവിനെ പോലെ വളരെ സാമ്യമുണ്ടെന്ന് അവർ പറയുമ്പോൾ അവന്റെ ഛായ എന്നിൽ പ്രതിഫലിപ്പിച്ച് കാണിക്കുന്നതാണ്. നിങ്ങളുടെ മാതാപിതാക്കന്മാരെ പോലെ നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ പ്രതിഫലിപ്പിക്കുന്നു. മാത്രമല്ല, അങ്ങനെ നാം വീണ്ടും ജനിച്ച് ഇവിടെ അവന്റെ ഛായയിൽ സദൃശ്യപ്പെടുമ്പോൾ ദൈവമായ നമ്മുടെ പിതാവ് നമ്മിലൂടെ പ്രതിഫലിക്കുന്നു. ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളോട് സംസാരിക്കാൻ വന്ന വിഷയത്തിലേക്ക് എനിക്കൊരിക്കലും കടക്കാൻ കഴിയില്ല. ഞാൻ എപ്പോഴും ഒരു ഭവനയോഗത്തെ പ്രകീർത്തിച്ചിരുന്നു. ഞാൻ ചെയ്യണമെന്ന് ജനങ്ങൾ ചിന്തിക്കുന്നതും ഊഹിക്കുന്നതിന് മേലായി ഇത്തരത്തിലെ ഒരു ഭവനയോഗത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും നല്ല കൂട്ടായ്മ ഇങ്ങനെയുള്ള ചെറിയ ഭവനയോഗങ്ങളിലാണ് ഉണ്ടാകുക. വിരലിലെണ്ണാകുന്ന വളരെ കുറച്ച് വിശ്വാസികൾ കൂടി വന്നിട്ട് അവിടെ നാം ആരാധിക്കുമ്പോൾ അവിടെ എനിക്ക് ദൈവത്തിന്റെ ഏറ്റവും നല്ല തണുപ്പ് അനുഭവിക്കാനാകുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും കുട്ടികളെയും കൂടെ കൂട്ടി നോക്കിയാൽ 30, 40, 30 മറ്റോ വരുമെന്ന് ഞാൻ ഊഹിക്കുന്നു. എനിക്കറിയില്ല. ഒരു ചെറിയ കൂട്ടരെ നോക്കുമ്പോൾ എണ്ണം എടുക്കുന്ന കാര്യത്തിൽ ഞാൻ അത്ര എടുക്കണല്ല. കാരണം നിങ്ങൾ നോക്കൂ, മറ്റു മുറികളിലും ജനങ്ങൾ ഇരിപ്പുണ്ട്. നോക്കൂ, അവയിലിരിക്കുന്ന ജനങ്ങളെ എനിക്ക് കാണാനാകുന്നില്ല. ഇങ്ങനെ നാം കൂടി വരുമ്പോൾ പുറമേ ഒരു വലിയ ജനക്കൂട്ടത്തിലായിരിക്കുന്നതിനേക്കാൾ നമുക്ക് കൂടുതൽ അടുപ്പം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നമ്മെ പ്രകടിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് രാവിലെ ഇവിടേക്ക് വരുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഇന്ന് രാവിലെ ഈ ചെറിയ കൂട്ടായ്മയോടും അതിന് സ്നേഹമേറിയ പാസ്റ്ററോടും സംസാരിക്കാം. അങ്ങനെ എന്റെ അനേക സുഹൃത്തുക്കളെ കാണാനായതിൽ ആനന്ദിക്കുന്നു. സ്റ്റിക്കേഴ്സിനെയും മറ്റുള്ളവരെയും വളരെ നാടുകളായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. അടുത്ത ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഫിനിക്സിലെ ആഡിറ്റോറിയത്തിൽ വെച്ച് സംസാരിക്കാമെന്ന് പദ്ധതിയിട്ടിരുന്ന പുതുവത്സര സന്ദേശത്തെ ഇന്നു രാവിലെ നേരം ഞാൻ ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നു. എന്തുകൊണ്ടെന്നാൽ ഇവിടെ അവർ അതിന്റെ ടേപ്പ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന് ഞാൻ കരുതുന്നു. അത് ഫിനിക്സിൽ വിശ്വാസവും അവിശ്വാസവും അന്ധവിശ്വാസവും മറ്റെല്ലാം കൂടി കലർന്നിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാൾ വളരെ നന്നായി ഒരു പക്ഷേ പരിശുദ്ധാത്മാവ് ഇവിടെ ഒരു കൂട്ടം വിശ്വാസികളിൽ അതിന്റെ ഒരു നല്ല ചിന്ത നൽകിയേക്കാനിടയുണ്ട്. സഹോദരന്മാർ അതെടുത്തിട്ട് ആ ടേപ്പുകളെ പുറത്തുവിട്ടാൽ ആ വിധത്തിൽ അത് ചെയ്യുന്ന നന്നായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇവിടെ നിന്നും നിങ്ങൾക്ക് ഒരു നല്ല ടേപ്പ് ലഭിക്കുന്നതാണ്. ശബ്ദ ക്രമീകരണം പരിശോധിക്കാനായി ഞാൻ പയ്യന്മാരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ നേരം ഞാൻ വന്നപ്പോൾ തന്നെ സഹോദരൻ ടെറി ശബ്ദ ക്രമീകരണം വളരെ നല്ലതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് കൊള്ളാം. അതിനാൽ ഇപ്പോൾ നാം ആദ്യമായി ഈ ഭക്തി വിശ്വാസത്തിലേക്ക് കടക്കും മുമ്പ് എനിക്കറിയാം നിങ്ങൾ ചിലർ ഉച്ചഭക്ഷണത്തിനായി ഇവിടെ ഉണ്ടായിരിക്കും എന്ന്. ഇവിടെ വീട്ടിൽ വെച്ചോ വീടിന് പുറത്ത് വെച്ചോ ഉച്ചഭക്ഷണം ഉണ്ടായിരിക്കും എന്ന് എന്നോട് പറഞ്ഞത് ഞാൻ കരുതുന്നു. അത് വളരെ നല്ലതാണ്. അവയെല്ലാം ഒരുമിച്ച് പോകുന്നത് കാണുന്നത് ഞാൻ വളരെ വിലമതിക്കുന്നു. നോക്കൂ, ഇന്ന് രാവിലെ നേരമുള്ള എന്റെ ഈ സന്ദേശം ജീവനുള്ള ദൈവത്തിന്റെ സഭയെ സംബോധന ചെയ്യുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ ഒരു ഭാഗം ഇന്ന് രാവിലെ നേരം ഇവിടെ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നാം ആ പാവനമായ ഭാഗത്തേക്ക് വരും മുമ്പ് പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിന്നെ ഞങ്ങളുടെ പിതാവെന്ന് സംബോധന ചെയ്യാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് വിശേഷ അവസരം നൽകിയിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയോട് അത്രയേറെ നന്ദിയുള്ളവരാകുന്നു. കാരണം പിതാവെന്നാൽ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച മഹാനായ ദൈവത്താൽ ഞങ്ങൾ ജാതരായിരിക്കുന്നു എന്നർത്ഥമാക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ഈ വിശേഷ അവസരത്തിനായി ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാകയാൽ ഞങ്ങൾ നിന്റെ പുത്രന്മാരും പുത്രികളുമാകുന്നു എന്ന് ഞങ്ങൾക്ക് ഹൃദയത്തിൽ തന്നെ ചിന്തിക്കാനാകുന്നു. നീ ഞങ്ങളുടെ പിതാവായി ലോകകാര്യങ്ങളിൽ നിന്നും ഞങ്ങളുടെ വിചാരങ്ങളെയും ഞങ്ങളുടെ ഓരോ ഘട്ടത്തിലെയും ആന്തരുദ്ദേശത്തെയും വസ്തുനിഷ്ഠയെയും മനോഭാവത്തെയും മാറ്റി നിന്നെ വിശ്വസിക്കാനും നിന്നെ സ്നേഹിക്കാനും കൂടാതെ മാത്രമല്ല നിന്റെ വാഗ്ദാനങ്ങൾ സത്യമാണെന്നും നീ ഞങ്ങളുടെ പിതാവായിക്കൊണ്ട് ഞങ്ങളുടെ നടുവിൽ നിന്നെ കണിശമായി തിരിച്ചറിയിക്കുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കാനായി മരുഭൂമിയുടെ പിൻഭാഗം എന്ന് ഞങ്ങൾ വിളിക്കുന്ന അഥവാ ഞാൻ വിളിക്കുന്ന ഈ സ്ഥലത്ത് ഇന്ന് രാവിലെ നേരം ഞങ്ങൾ കൂടി വന്നിരിക്കുന്നു. കർത്താവേ, ഞാനത് പറയുന്നതിന്റെ കാരണം അത് ഈ ചെറിയ കൂട്ടം ജനങ്ങളുടെ മേൽ പ്രതിഫലിപ്പിക്കുന്ന എന്തെങ്കിലും അല്ല, എന്നാൽ അതതിന്റെ പ്രാകൃത പ്രകാരം ചെറിയതായതിനാലാണ്. എന്നാൽ അതിന്റെ ദാസനായ മോശെ മരുഭൂമിയുടെ പിൻവശത്ത് ഒരുപക്ഷേ അവനും അവന്റെ കുറച്ചാടുകളും അവന്റെ ഭാര്യ സിപ്പോറയും പിന്നെ അവന്റെ പുത്രൻ ഗെർശോനും അവരെല്ലാവരും ഒരുമിച്ചായിരുന്നിരിക്കും എന്നെനിക്ക് അതെനിക്കറിയില്ല. എന്നാൽ അതാ പ്രവാചകനെ മാറ്റി മരുഭൂമിയുടെ പിൻവശത്ത് അവിടെ ഉണ്ടായിരുന്നിട്ട് അവർക്കൊരു പ്രവൃത്തി പരിചയമുണ്ടായി. അത് ഓടിപ്പോയ ഒരു ഭീരുവനെ ദൈവത്തിന്റെ സേവയ്ക്കായി ആ വേലയ്ക്കായി ദൈവത്താൽ നിയമിതനാക്കി തീർത്തു. അവിടെ വച്ചാണ് ആ അഗ്നിസ്തംഭം നമ്മുടെ അറിവിൻ പ്രകാരം ആദ്യമായി മനുഷ്യന് പ്രത്യക്ഷമായി വന്നത്. ആ അഗ്നി ഒരു ചെറിയ മരുഭൂമിയുടെ കുറ്റിച്ചെടിമേൽ കത്തിക്കൊണ്ടിരുന്നു. എന്നാൽ അതതിനെ ദഹിപ്പിച്ചിരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ മഹത്വം സ്വയം ആ കുറ്റിച്ചെടിയിലൂടെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു. അത് പ്രവാചകനായ മോശെ അതിന്റെ അടുത്തേക്ക് വരുമ്പോൾ കാലിലെ ചെരുപ്പഴിച്ചു പിടിച്ചിട്ട് ദൈവത്തിന് ജനങ്ങളെ ഒരു രാജ്യത്തുനിന്ന് മോചിപ്പിക്കാനായി ദൈവം വിശേഷ അവകാശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അന്നായിരുന്നതുപോലെ തന്നെ സംഭവിക്കാനിടയാകട്ടെ. കർത്താവേ, മരുഭൂമിയുടെ പിൻവശത്ത് ഞങ്ങൾ യാത്ര തുടങ്ങാൻ പോകുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ചെരുപ്പുകളും ഞങ്ങളുടെ തുപ്പികളും ഞങ്ങളുടെ സകലതും ക്രിസ്തുവിന്റെ ക്രൂശിന് കീഴിൽ വെച്ചുകൊണ്ട് പറയുന്നു, കർത്താവേ, ഞാൻ ഇവിടെയാകുന്നു, എന്നെ അയക്കണമേ. ഇവിടെയുള്ള ഞങ്ങളുടെ പാസ്റ്ററായ ഞങ്ങളുടെ സഹോദരൻ ഐസക്സൺ സഹോദരൻ അനുഗ്രഹിക്കണമേ. അവനെയും അവന്റെ ഭാര്യയെയും അവന്റെ കുഞ്ഞുങ്ങളെയും സഹോദരൻ സ്റ്റിക്കർ അവന്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഇന്ന് രാവിലെ ഇവിടെ പ്രതിദാനം ചെയ്യുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിവിടെ കൂടി വന്നിരിക്കുന്നത് കർത്താവേ അല്ല കർത്താവേ എന്തെങ്കിലും വലിയ മഹത്വത്തിനും നായകന്മാരാകാനും അഥവാ അതല്ല എന്തെങ്കിലും അങ്ങനെയുള്ളതിനോ ഔദ്യോഗികമായ എന്തെങ്കിലും വേണ്ടിയല്ല. ഞങ്ങളിവിടെ താഴ്മയുള്ള വിശ്വാസികളായിട്ടാകുന്നു. ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതിനാലും ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നതിനാലും ഞങ്ങൾ ഇവിടെയായിരിക്കുന്നു. ഞങ്ങൾ അന്യോന്യം കാണുമ്പോഴും അന്യോന്യം കൂട്ടായ്മ ചെയ്യുമ്പോഴും ഒരു പ്രത്യേക സ്ഥലത്ത് ഓരോ വിശ്വാസിയെയും ദൈവം സ്വയം കൂട്ടിവരുത്തി അവൻ ഒരുമിച്ചു കൊണ്ടുവന്നതുപോലെ കാണപ്പെടുന്നു. യേശു പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഇതെന്റെ നാമത്തിൽ ചെയ്യുമെങ്കിൽ ഞാൻ നിങ്ങളുടെ നടുവിലുണ്ടായിരിക്കും. നീ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ. ഞാൻ ഇവിടെ എഴുതി കൊണ്ടുവന്ന ചെറിയ കുറിപ്പുകൾ, തിരുവഴുത്തിലെ പരാമർശങ്ങൾ, ഇന്ന് രാവിലെ നേരം ഞങ്ങൾ എപ്രകാരം ചിന്തിക്കണമെന്ന് നീ വിചാരിച്ചിരുന്നുവോ അതിന് പുറത്തേക്ക് പോകുന്നുണ്ടോ എങ്കിൽ പിന്നെ കർത്താവേ ഞങ്ങൾ അതിനെ ഒഴിവാക്കി. നീ ഞങ്ങളോട് പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളത് യേശു കൃഷ്ണാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. ഇപ്പോൾ തിരുവചനം വായിക്കുമ്പോൾ സാധാരണയായി ഞാൻ എനിക്കൊരു പ്രായമാകുവോളം നന്നായി ഓർക്കാൻ കഴിയുമായിരുന്നു. ആ ദിവസങ്ങളിൽ എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഇത്രയും ദൈർഘ്യമുള്ള സന്ദേശം എടുത്തിരുന്നില്ല. 30 മിനിറ്റോ അതിനോടടുത്തോ ഉള്ളത് എനിക്ക് ഒന്ന് തിരിച്ചു മറിച്ചു നോക്കിയാൽ എന്റെ മനസ്സിൽ ഓർക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് ഞാൻ ഈ ദൈർഘ്യമേറിയ യോഗങ്ങൾ എടുക്കുന്നത് ഇത് ടേപ്പ് ചെയ്യപ്പെടുന്നു എന്നതിനാലാണ്. കാണുന്നോ, ഈ ടേപ്പ് പയ്യന്മാർ അതിനെ ഇവിടെ ടേപ്പ് ചെയ്യുന്നു. അതൊരു പ്രത്യേക സമയത്ത് തുടങ്ങിയിട്ട് ഒരുപക്ഷെ ഇപ്പോൾ പ്രാർത്ഥന തുടങ്ങിയത് മുതൽ അത് അനേക ഇടങ്ങളിലേക്ക് പ്രായോഗികമായും ലോകത്തിലേക്കെല്ലാം പോകുന്നു. അതുകൊണ്ട് എന്റെ പുതുവർഷ അതിന് ഞാൻ എന്റെ പുതുവർഷ സന്ദേശം എന്ന് വിളിക്കുന്നു. ഇന്ന് രാവിലെ നേരം സംസാരിക്കാൻ പോകുന്നു. ക്രിസ്മസിന്റെ 3 സന്ദേശങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. ഇവിടെ മരുഭൂമിയുടെ പിൻവശത്തുള്ള നിങ്ങൾക്കത് കിട്ടിയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ആലയത്തിൽ വെച്ചുണ്ടായിരുന്നതിന്റെ അവസാന സന്ദേശം അതല്ല, കഴിഞ്ഞതിന്റെ മുന്നിലുള്ള എന്റെ സന്ദേശം പ്രകാശമെന്നതായിരുന്നു. നിങ്ങൾക്കതിന്റെ ടേപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിൽ ആനന്ദിക്കും എന്നെനിക്ക് തീർച്ചയാണ്. അതിൽ കർത്താവ് എനിക്ക് നൽകിയ പ്രേരണയാൽ ഞാൻ വളരെ ആനന്ദിച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് നാം പുതുവർഷത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞു പോയതുപോലെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഭാവിയിലേക്ക് നോക്കാൻ ആഗ്രഹിക്കുന്നു. കാണുന്നോ, പൗലോസ് പറഞ്ഞതുപോലെ പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുന്നിനായി ലാക്കിലേക്ക് ഓടുന്നു. ഓരോ കാറിന്റെ കണ്ണാടിയിലൂടെ പിന്നിലേക്ക് നോക്കുന്നു. ഇങ്ങനെയാണ് അതിനെ സൂചിപ്പിക്കുന്നത്. പിന്നിലേക്ക് നോക്കാനുള്ള കണ്ണാടിയിലൂടെ നാം നോക്കുമ്പോൾ കടന്നു കഴിഞ്ഞിടത്തേക്കാണ് നാം നോക്കുന്നത്. ഇന്ന് നമ്മുടെ സന്ദേശത്തെ നാം പിന്നിലേക്ക് നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടി എന്നതുപോലെ കൊണ്ടുവരാൻ ശ്രമിക്കില്ല. നോക്കൂ, കർത്താവ് ചെയ്തിരിക്കുന്നതായ കാര്യങ്ങൾ അതിന് വളരെ സമയമെടുക്കും. നമ്മുടെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സകല കാര്യങ്ങളെ പറ്റിയും നിങ്ങൾക്കെല്ലാവർക്കും നല്ല അനുഭവ സമ്പത്തുണ്ടല്ലോ. അവയിൽ ചിലത് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും മഹത്തായ കാര്യങ്ങളായിട്ട് അവൻ കഴിഞ്ഞ മാസങ്ങളിൽ അങ്ങനെയുള്ളവയിലൂടെ കടന്നിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരുന്ന സകലത്തിനും വളരെ നന്ദിയുള്ളവരാകുന്നു. ഇപ്പോൾ നാം മുന്നിലേക്ക് നോക്കുന്നു. ഈ 1964 എവിടേക്കാണ് മുന്നേറണമെന്ന് നാം നോക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അതല്ല ഞാൻ ചില തിരുവെഴുത്തുകളെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതെല്ലാം ദൈവത്തിന്റെ വിശുദ്ധ വചനത്തെ ആസ്പദമാക്കിയുള്ളതാകുന്നു. ഈ ടേപ്പിന് വേണ്ടി ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ 15 മിനിറ്റിലേക്ക് വിടുക. മാത്രമല്ല, കർത്താവിന് ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ രാത്രി ഭോജനത്തിന് നിങ്ങൾക്ക് പോകാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ വിടാൻ ശ്രമിക്കുന്നതാണ്. ഇന്ന് രാത്രിയിൽ 6 മണിവരെ എനിക്കുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞതിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. അത് വളരെ നന്നായിരിക്കുന്നു. നമുക്കിപ്പോൾ ബൈബിളിലെ 2 സ്ഥാനങ്ങളെ തുറക്കാം. പുസ്തകത്തിൽ 2 അടുത്തടുത്താണ് കിടക്കുന്നത്. അത് പഴയ നിയമത്തൊന്നുമാകുന്നു. വിഷയത്തിനായി ഞാൻ 2 സ്ഥാനങ്ങളൊന്നും യെശയ്യാവ് 62 സങ്കീർത്തനം 60 വായിക്കാൻ എടുക്കുന്നു. ഇപ്പോൾ യെശയ്യാവ് 62 നാം അതിനെ ആദ്യം വായിക്കാനായിത്തിരിക്കും. ഇത് നമ്മുടെ കർത്താവായ ദൈവത്തിന്റെ മഹത്തായ ശക്തിയെ നമ്മെ ഓർപ്പിക്കുന്നു. അവൻ എത്ര മഹാനാണ്, നമ്മുടെ ദൈവം എത്ര പരാക്രമിയാകുന്നു. എന്നോട് ക്ഷമിക്കണം, അത് യെശയ്യാവിന്റെ 62 അല്ല 60 ആണ്. യെശയ്യാവ് 60. ഇപ്പോൾ നമുക്ക് യെശയ്യാവ് 60 ന്റെ 1-ഉം 2-ഉം വായിക്കാം.
Arise and shine, for the light
എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. കൂരിരട്ട് ജാതികളെ മൂടുന്നു. ഇതിൽ സ്വാഭാവികമായും ഇത് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്തെ പ്രവചിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് സങ്കീർത്തനങ്ങളെ തിരിക്കാം. ഇതിനുവേണ്ടി കഴിഞ്ഞ രാത്രിയിൽ ഞാൻ തിരുവെഴുത്തുകൾ എഴുതിയെടുക്കുമ്പോൾ അല്പം ധൃതിയിലായിരുന്നതിനാൽ അതിലെ ചില എഴുത്തുകൾ കുഴഞ്ഞു മറിഞ്ഞു പോയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നു. സങ്കീർത്തനം 62 1-8
Truly my soul waiteth upon God.
എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എന്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു. എന്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല.
How long will ye imagine mischief against a man? Ye shall be slain of all.
നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേളയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും? അവന്റെ പദവിയിൽ നിന്നും അവനെ തള്ളിയിടുവാനത്രേ അവർ നിരൂപിക്കുന്നത്. അവർ ഭോഷ്ടിഷ്ടപ്പെടുന്നു, വായികൊണ്ടവർ അനുഗ്രഹിക്കുന്നു, എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു. സേല. എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്ക, എന്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു. എന്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ കുലുങ്ങുകയില്ല. എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കലാകുന്നു. എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. സേല. ഇപ്പോൾ സങ്കീർത്തനങ്ങളിൽ നിന്നും വായിച്ച തിരുവെഴുത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ ദൈവം എന്റെ പാറ എന്ന് പറയുന്നത് കാണാം. ബൈബിളിൽ ഒരു പാറ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു നിങ്ങൾക്കറിയാമോ? ഇവിടെ ബൈബിളിൽ ദൈവത്തിന്റെ വെളിപ്പാടിനെയാണ് ഒരു പാറ എന്ന് പ്രതിനിധാനം ചെയ്യുന്നത്. നോക്കൂ, ദൈവം എന്റെ വെളിപ്പാടാകുന്നു, അവനാകുന്നു. നോക്കൂ, വചനത്തിന്റെ വെളിപ്പാട് പാറയാകുന്നു. കാരണം ഒരു ദിവസം പത്രോസ് മനുഷ്യപുത്രനായ എന്നെ ആരെന്ന് പറയുന്നു എന്ന ചോദ്യം യേശു ചോദിക്കുകയുണ്ടായി. അവരിൽ ഒരാൾ പറഞ്ഞു, നീ മോശയെന്നോ ഏലിയാവെന്നോ ഇരമയാവെന്നോ പ്രവാചകന്മാരിൽപ്പെട്ട ഒരാളെന്നോ അവരിൽ ചിലർ പറയുന്നു. എന്നാൽ ചോദ്യം അതായിരുന്നില്ല, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്. അവൻ പത്രോസ് ഈ വിഖ്യാതമായ വാക്കുകളെ പറഞ്ഞു, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. അവൻ പറഞ്ഞു, യോനായുടെ മകനായ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗത്തിലെ പിതാവത്രെ നിനക്കത് വെളിപ്പെടുത്തിയത്. ഈ പാറമേൽ കാണുന്നു, ദൈവം നമ്മുടെ പാറ എന്ന് ദാവീദിലൂടെ പറയുന്നു. ദൈവം നമുക്ക് വെളിപ്പെട്ടപ്പോൾ ദൈവം നമ്മുടെ പാറയായി തീർന്നു. നോക്കൂ, അതൊരു പാറയായി തീർന്നു. ദൈവം നമ്മുടെ പാറയാകുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ എന്റെ വിഷയം ഒരു വിചിത്രമായ വാക്കാണ്, ശാലേം. ശാലേം എബ്രായ ഭാഷയിൽ അർത്ഥം സമാധാനം. അതാണ് ഇന്ന് രാവിലെ നേരം ഞാൻ സഭയോട് പറയുന്നത്, ശാലേം. അത് സമാധാനമാകുന്നു. ഫിന്നിഷ് ഭാഷയിൽ അതിനെ ജുമാലൻ റൌഹ എന്ന് വിളിക്കുന്നു. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ മേലെന്താകുന്നു. റൌഹ, ദൈവം. നോക്കൂ, ദൈവത്തിന്റെ സമാധാനം, ശാലേം.
My New Year's message is to the church elect.
1964-നായി യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട സഭയ്ക്ക് വേണ്ടിയുള്ള എന്റെ പുതുവർഷ സന്ദേശം. സഭകളുടെ കൂട്ടർക്ക് വേണ്ടി മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെട്ട മഹിളയ്ക്ക്, സഭയിലെ മഹിളയ്ക്കായി, ക്രിസ്തുവിന്റെ മണവാട്ടിക്കായി. നോക്കൂ, അവരെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. നാം ഇവിടെ അഭിമുഖീകരിക്കുന്നത് ഇവിടെ നാം വായിച്ച രണ്ട് വിഷയങ്ങളിലും, അതല്ലെങ്കിൽ ഒന്ന് ഒന്നിനോടെതിരായിരിക്കുന്ന രണ്ട് തിരുവെഴുത്തുകൾ നാം ഇവിടെ വായിച്ചു. യെശയ്യാവിൽ അത് പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മനസ്സിരിക്കുന്നു. പിന്നെ അടുത്ത വാക്യം അവൻ പറയുന്നു, കൂരിരട്ട് ജാതികളെ മൂടുന്നു. ഇരുട്ടിന്റെയും പ്രകാശത്തിന്റെയും മിശ്രിതത്തിൽ നാം ഇരിക്കുമ്പോൾ ഞാൻ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, ശാലേം സമാധാനം, നോക്കൂ, ഇതെല്ലാം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നാം ഈ വർഷത്തെ ഇരുട്ടിനാലും പ്രകാശത്താലും അഭിമുഖീകരിക്കാൻ പോവുകയാണ്. നമ്മൾ ലോകമിപ്പോൾ അത് എപ്പോഴെങ്കിലും ആയിരുന്നതിൽ വച്ച് ഏറ്റവും കുഴപ്പം നിറഞ്ഞ കൂരിരുട്ടിൽ നിൽക്കുന്നു. അപ്പോഴും വീണ്ടും അതിന്മേൽ പ്രകാശിച്ചിരുന്നതിൽ വച്ച് ഏറ്റവും അനുഗ്രഹീതമായ പ്രകാശം നിൽക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, അവിടെ ആദിയിൽ ഭൂമിയുടെ മേൽ ഇരുളുണ്ടായിരുന്നത് പോലെ അതപ്രകാരമായിരിക്കുന്നില്ല എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീരെ നീങ്ങിക്കൊണ്ടിരുന്നിട്ട് പറഞ്ഞു, പ്രകാശമുണ്ടാകട്ടെ. ദൈവം ഇരുളിൽ നിന്നും പ്രകാശത്തെ വേർതിരിച്ചു. ദൈവം ഇരുളിൽ നിന്നും പ്രകാശത്തെ വേർതിരിക്കുന്ന ആ നാഴികയിലാണ് നാം ഇപ്പോൾ വീണ്ടും ജീവിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രകാശം പ്രത്യക്ഷമായി വരേണ്ടതിന് അവൻ ലോകത്തിന്റെ മറ്റേ വശത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നാം പിന്നെ സഭയോട് ഞാൻ ശാലേം എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്നാൽ അത് ദൈവത്തിന്റെ സമാധാനമായതിനാലാണ്. പുതുവർഷത്തിൽ അതാണ് ഇന്ന് രാവിലെ നേരം ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. പിന്നിലേക്ക് നോക്കലല്ല, ഒരു പുതിയ ദിവസം പൊട്ടിവരുന്നതിനായി നാം മുന്നിലേക്ക് നോക്കുന്നതാണ്. നമ്മുടെ മുന്നിൽ കിടക്കുന്ന മഹത്തായ എന്തോ ചിലതിലേക്ക് ആ മഹത്തായ പ്രകാശം വരേണ്ടതിനും വർഷങ്ങളോളം ആനന്ദമുണ്ടാകാനുമായി നാം മുന്നിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നു. അതിപ്പോൾ ചക്രവാളത്തിന്റെ മണ്ഡലത്തിൽ നശ്വരതയ്ക്കും അനശ്വരതയ്ക്കും ഇടയിലായി പൊട്ടിവിടരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഭൂമിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാത്ത രോഗവും വിഷമതകളുമുള്ള ലോകത്തൊന്നും ഇണങ്ങി പ്രകാശിക്കുന്ന ഒരു അനശ്വരമായ ശരീരത്തിലേക്കും അനശ്വരമായ ജീവനിലേക്കും ഒരിക്കലും നീങ്ങിപ്പോകാൻ കഴിയാത്ത ഒരനശ്വരമായ ഭൂമിയിലേക്ക് അത് ആകാശത്തിനും ഭൂമിക്കും മധ്യേ പൊട്ടിവിടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അതാണ് സഭയുടെ ശാലേം. ഇപ്പോൾ ഇത് വിശ്വാസികളിലേക്ക് പ്രകാശം വരുന്ന സമയമാണ്. എന്നാൽ ജനങ്ങൾക്ക് ഒരു കൂരിരുളിന്റെ സമയവും. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. ഞാനും ഭാര്യയും നാം ജീവിച്ചുകൊണ്ടിരുന്ന സമയത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ സ്ഥലം തെരഞ്ഞെടുത്തതിന്റെ കാരണം എന്താണെന്നാൽ നോക്കൂ, എനിക്ക് എന്നെ തന്നെ താഴ്ത്തി നിങ്ങളോട് സംസാരിക്കാൻ കഴിയും എന്ന് തോന്നിയതിനാലാണ്. മനസ്സിലായോ? ജനങ്ങളെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ വച്ച് ഏറ്റവും ശോചനീയമായ സമയം ഇതാണെന്ന് കാണപ്പെടുന്നു. മതപരമായ വ്യവസ്ഥകളിൽ നിൽക്കുന്ന മനുഷ്യനുമായി വിയോജിക്കാൻ എന്റെ പരമാവധി തുടർച്ചയായി ശ്രമിക്കുന്നു. എന്നാൽ അത് കഴിഞ്ഞാൽ എനിക്ക് അവന്റെ കൈപിടിച്ച് കൊടുക്കാനായാൽ അതെത്ര മൂർച്ചയേറിയ കാര്യമായിരുന്നാലും ശരി, ഞാൻ അവന്റെ കൈ ചേർത്ത് പിടിക്കും. പിന്നെ പറയും, ഇത് നമ്മുടെ ഏറ്റവും നല്ല ജ്ഞാനത്താലായിരുന്നു. കൂടാതെ ആ മനുഷ്യനപ്പോഴും സ്നേഹിക്കുകയും ചെയ്യും. എന്റെ വായ് കൊണ്ട് വെറുതെ പറയുന്നതല്ല, എന്റെ ഹൃദയത്തൊന്നുമാകുന്നു. പിന്നെ പുറത്തേക്ക് പോയി ജനങ്ങളോട് പറയാനായി എനിക്ക് ഒരു വിഷയമുണ്ടായിരിക്കില്ല. എന്തുകൊണ്ടെന്നാൽ നോക്കൂ, നാം തികച്ചും അത് ചെയ്തിരിക്കണം. നാം ആ വ്യക്തിയെ സ്നേഹിച്ചിരിക്കണം. കാണുന്നു, എല്ലാ തരത്തിലെ ജനങ്ങളിടയിലേക്കും പോകുമ്പോൾ വ്യത്യസ്ത മതവിശ്വാസങ്ങൾ, ധാർമ്മിക വിഷയങ്ങൾ, മതപരമായതും അങ്ങനെയുള്ളതുമായിട്ട് ബൈബിളിനെ മാറ്റിവെക്കാൻ ശ്രമിക്കുമ്പോൾ പറയും, നമുക്ക് നമ്മുടെ മതവിശ്വാസത്തിൽ നിന്നോ നമ്മുടെ ഏതെങ്കിലും ധാർമ്മിക വിഷയങ്ങളുടെ പുസ്തകത്തെയോ മാറ്റിവെച്ചിട്ട് ബൈബിളിൽ നിന്നും ചർച്ച ചെയ്യാം. പിന്നെയും അങ്ങനെ ചെയ്യാതെ പല ചില നേരങ്ങളിൽ മനുഷ്യൻ വളരെ പരുഷമായി സംസാരിച്ചിട്ട് ഞാൻ ആ മനുഷ്യ ഇഷ്ടപ്പെടുന്നില്ല എന്ന ഒരാളുടെ ഇനി കടക്കേണ്ടി വന്നാൽ അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കും, ക്രിസ്തുവിന്റെ ആത്മാവ് എന്നെ വിട്ടുപോയിരിക്കുന്നു. ഞാൻ ആ മനുഷ്യ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള സ്ഥലത്തോന്നലിലേക്ക് ഞാൻ കടന്നാൽ അവിടെ എന്നിൽ എന്തോ തെറ്റായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുവിന്റെ ആത്മാവ് അവർ ആ പിന്നിലായി അവന്റെ ജഡശരീരത്തിൽ അവൻ അത് സൃഷ്ടിച്ചിട്ട് അവനെ ക്രൂശിലെറ്റുമ്പോൾ തന്റെ സ്വന്തം ജനങ്ങൾ ആണികൾ തറയ്ക്കുമ്പോൾ അവന്റെ സ്വന്തം സൃഷ്ടി അവൻ സൃഷ്ടിച്ചവൻ തന്നെ ആണികൾ തറയ്ക്കുകയായിരുന്നു. എന്നിട്ടും ഒരു മുഴുഹൃദയത്തോടെ അവൻ കരഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല. നോക്കൂ, ഞാൻ എനിക്കും അത്തരത്തിലുള്ളവരിടത്തേക്ക് വരേണ്ടതുണ്ട്. ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് അവർ അറിയുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനങ്ങൾ അങ്ങനെ കാണപ്പെടുന്ന ഒരു ഇടത്തേക്ക് വന്നിട്ട് അതൊരു ദുഷ്ടത നിറഞ്ഞ വിഷയമായിരുന്നിട്ട് അതൊരു ശോചനീയമായ കാര്യമായി തീരുന്നു. അവിടെ ജനങ്ങളുടെ മേൽ ഒരു ഇരുളിന്റെ നിഴലുള്ളത് പോലെ കാണപ്പെട്ടിട്ട് അതവരെ തള്ളുന്നത് പോലെയാകുന്നു. ഉദാഹരണത്തിന് ഇങ്ങനെ ഈ ഒരു കാര്യം രാജ്യമെമ്പാട് സംസാരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും കർത്താവായ ദൈവം തിരിച്ചറിയിച്ചും അവന്റെ വചനത്തെ കൃത്യമായി സമർത്ഥിച്ചു കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞ പ്രകാരം തന്നെ കൃത്യമായി സംഭവിക്കാതെ ഒന്നും തന്നെ പറയാൻ അവൻ അനുവദിക്കാതെ അപ്പോൾ തന്നെ അസ്തിത്വത്തിൽ വരാൻ സംസാരിക്കുകയും മറ്റും ചെയ്തുകൊണ്ട് അവൻ ചെയ്തിരുന്നത് പോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജനങ്ങളിരുന്ന് അത് നോക്കിയിട്ട് തുടർന്നും അവർ അവരുടെ അതേ അവസ്ഥയിൽ തന്നെയായിരിക്കുന്നു. കാണണോ, നോക്കൂ, അനാദരവിന് വേണ്ടിയല്ല, എന്നാൽ നമ്മുടെ സഹോദരികളെപ്പോലെ അത്തരത്തിലെ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനെ പറ്റിയും മുടിമുറിക്കുന്നതിനെ പറ്റിയും ചെറിയ കാര്യങ്ങളെയും പറ്റി അനേക നേരങ്ങളിൽ ഞാൻ അവരോട് പറയും പോലെയാണ്. മനുഷ്യൻ എങ്ങനെ അവരുടെ മതവിശ്വാസങ്ങളിലായി മതവിശ്വാസം തന്നെ എങ്ങനെ തുടർന്നുമായിരിക്കുന്നു. കൂടാതെ മാത്രമല്ല, അവർ നല്ല ജനങ്ങളാകുന്നു, അവർ വളരെ നല്ല ജനങ്ങളാകുന്നു. അപ്പോഴും അവർക്ക് മനസ്സിലാകുന്നില്ല, അവർക്കത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്ന പോലെ കാണപ്പെടുന്നു. എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഞാൻ തിരികെ പോയപ്പോൾ അതിലും അല്പം കൂടെ മെച്ചമാകേണ്ടതിന് പകരം വളരെ മോശമായി കാണപ്പെട്ടിരുന്നു? അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ വളരെ മനോഹരമായ നീളമുള്ള മുടിയുണ്ടായിരുന്ന ഒരു സഹോദരിയുണ്ട്. അവൾ അതിനെ മുറിച്ചു മാറ്റിയിരിക്കുന്നു. ഒരിക്കൽ തന്റെ സ്ഥാനത്തെ എടുത്തുകൊണ്ട് ശരിയായി ചെയ്യും എന്ന് തോന്നിച്ചിരുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ തിരികെ പോയി. ഒരു നായ അതിന്റെ ഛർദ്ദിൽ എന്നപോലെ പന്നി അതിന്റെ ചെളിക്കുണ്ടിലേക്ക് എന്നതുപോലെ പോയി. നോക്കൂ, നേരെ തിരികെ അതിലേക്ക് പോകുന്നു. നമ്മുടെ ജനങ്ങൾ എന്തോ വന്ന് പ്രഹരിച്ചതുപോലെ കാണപ്പെടുന്നു. അത് ലോകത്തെ പ്രഹരിച്ചിരിക്കുന്നു. അതിനാൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ കാണപ്പെട്ടിട്ട് എന്തോ ചിലത് തെറ്റായിരിക്കുന്നു. നിങ്ങളെന്ന് മനുഷ്യൻ ശ്രദ്ധിക്കുന്നത് പോലെ നിങ്ങൾക്ക് മനുഷ്യനിൽ ഒരു പരിശുദ്ധി കാണാൻ കഴിയില്ല. അത് നിങ്ങൾക്ക് സ്ത്രീകളിൽ കാണാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ശാലേമിലേക്ക് കടക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതിനെ ആധാരമാക്കുന്നത്. കാണുന്നു, എന്നാൽ നമ്മുടെ ദിവസത്തെ സ്ത്രീകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരിക്കൽ മഹിളകളെപ്പോലെ ഉണ്ടായിരുന്നത് അവരിൽ ഇല്ലാത്തതുപോലെ കാണപ്പെടുന്നു. അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ തന്നെ അവരായിരിക്കുന്നു. എന്നാൽ എന്തോ ഒന്ന് അവരെ അത് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അവിടെ വിഷമുള്ള ചിലത് കാണപ്പെടുന്നു. അതായത് ഇന്ന ഇന്ന കാര്യങ്ങൾ അവൾ ചെയ്തുകൂടെന്ന് നിങ്ങളൊരു ഒരു മകളെയോട് പറയുമ്പോൾ ആ മകൾ അതിലേക്ക് നോക്കി അത് വിശ്വസിക്കുന്നു. അവൾ അത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എന്തോ ഒന്ന് അവളെ മറ്റേ വശത്തേക്ക് തള്ളുന്നു. കാണുന്നു, പാപം പിടിച്ച വസ്തു. എനിക്ക് അവളോട് സഹതാപം തോന്നുന്നു. അവൾ ഹോളിവുഡിന്റെയും ടെലിവിഷനിലെയും റേഡിയോയിലെയും ന്യൂസ് പേപ്പറിലെയും തെരുവിലെയും കടയിലെ ജനാലകളിൽ നൂതന വസ്തുക്കളെ പരസ്യങ്ങളും മറ്റും കാണുന്നു. മറ്റേ വശത്തും അവളെ സന്ധിക്കുന്ന സ്ത്രീ ധരിച്ചിരിക്കുകയും ചെയ്യുന്നു. ഒരു വലയ്ക്കകത്തേക്ക് പിടിപെട്ടു പോകുന്നു. നമ്മുടെ ചെറുപ്പക്കാരാ ജനങ്ങളും നമ്മുടെ പ്രായമുള്ള ജനങ്ങളും നമ്മുടെ മധ്യവയസ്കരും അതിൽ നിന്നും അവരെ അവർക്ക് പുറത്തേക്ക് വലിക്കാൻ കഴിയാത്തതുപോലെ കാണപ്പെടുന്നു. പുരുഷന്മാരിടയിൽ എന്തോ ചിലതുള്ളതുപോലെ കാണുന്നു. പുരുഷനുണ്ടായിരുന്ന പൌരുഷമുള്ള സംസർഗം അവനില്ലാതിരിക്കുന്നത് പോലെ കാണപ്പെടുന്നു. സ്ത്രീക്ക് അവൾക്കുണ്ടായിരുന്ന സ്ത്രൗണത്വം ഇല്ലാതിരുന്നത് പോലെ കാണപ്പെടുന്നു. ഇന്ന് നിങ്ങൾ പുരുഷനെടുത്ത് നോക്കൂ, അവർ ആയിരുന്നതുപോലെ ദൃഢശരീരം അവർക്കില്ലാതിരിക്കുന്നു. അതെല്ലാം ഒരു വിധത്തിൽ അവർ ഊറക്കിട്ട തുകലിന്റെ ധൂമ്രവർണ്ണ നിറമുള്ള ഷൂസുകൾ ധരിക്കാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല അവർ സ്ത്രീകളെ പോലെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതിപ്പോൾ സത്യമാകുന്നു. അത് ഏറെക്കുറെ ഒരു വഴിപിഴച്ച പോക്ക് പോലെ കാണപ്പെടുന്നു. ഒരു സ്ത്രീ അവളുടെ തലമുടി മുറിച്ചിട്ട് ഒരു പുരുഷനെ പോലെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പോലെ പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നു. കാണുന്നു, അപ്പോഴും നിങ്ങൾക്ക് അവരോട് സംസാരിക്കാനും അവർ ഹൃദ്യരായ മനുഷ്യരായി നല്ല സ്വഭാവമുള്ളവരായി സൌഹാർദ്ദപരവും ചങ്ങാത്തത്തിന് പറ്റിയ ജനങ്ങളുമാകുന്നു. ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്താണ്? അത് ജനങ്ങളുടെ മേലുള്ള കൂരലുകളാണ്. അത് അതിലേക്ക് അവരെ തള്ളുന്ന എന്തോ ഒന്നാണ്. യേശു ഭൂമിയിലേക്ക് വന്ന നാളുകളിൽ യഹൂദന്മാരായിരുന്നത് പോലെ അതിനെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചുകൊണ്ട് പറഞ്ഞിരുന്നത് അവിടെ ഉണ്ടാകും. അവർക്ക് കണ്ണുണ്ടായിട്ട് കാണാതെയും ചെവിയുണ്ടായിട്ട് കേൾക്കാതെയും ഇരിക്കും. ആ കാരണത്താലാണ് യേശുവിനെ ക്ഷമിക്കാൻ പ്രാർത്ഥിച്ചത്. എന്തുകൊണ്ടെന്നാൽ തിരുവഴുത്തിന് നിവൃത്തി വരേണ്ടതിന് അതപ്രകാരം തന്നെയാകണമായിരുന്നു. അത് നമ്മിലേക്ക് വീണ്ടും തിരികെ വന്നിരിക്കുന്നു. നാം ജീവിക്കുന്ന ഈ സമയത്ത് ഈ കാര്യങ്ങൾ വരുമെന്ന് ബൈബിൾ നമ്മോട് പറഞ്ഞിരിക്കുന്നു. കൂരിരട്ട് ജനങ്ങളെ മൂടുന്നു, കൂടാതെ നാം അത് കാണുന്നു. അതവിടെയുള്ള എന്തോ ചിലതായിട്ട് ജനങ്ങൾ സ്വതവേ അത് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവർക്ക് കഴിയുന്നില്ല. കർത്താവിന്റെ മുന്നിൽ നിക്കോദമോസ് ഒരു വട്ടം അത് പ്രസിദ്ധമാക്കി, റബ്ബി, നീ ദൈവത്തിനടുക്കുന്ന ഉപദേഷ്ടായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല. എന്നാൽ മസിഹ ജാതികൾ നിന്നും ഒരു മണവാട്ടി എടുക്കേണ്ടതിന് ആ കൂരിരട്ട് അഥവാ അന്ധത യഹൂദ ജാതിയിന്മേൽ തികച്ചും വരേണ്ടതുണ്ട്. അവർ അവനെ നിരസിച്ച് കളണമായിരുന്നു. ഇന്നുള്ള സഭകളും വസ്തുക്കളും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശം കാണുന്നതിൽ പരാജയപ്പെടുന്നത് അതേ കൂട്ടനിലാണ്. കാണുന്നോ? നോക്കൂ, അവിടെ ഒരു ഉയർത്താൻ പറ്റാത്ത തള്ളൽ ഉള്ളതായി കാണുന്നു. നമുക്കിന്നത്തെ ചില പ്രശസ്ത സുവിശേഷകന്മാരെ എടുക്കാം. അവർ തുടർച്ചയായി ഉണർന്നുവേണ്ടി അലറി വിളിച്ചുകൊണ്ടിരിക്കുകയും നേരെ അതിന് വിപരീതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നോക്കൂ, മനസ്സിലാക്കാൻ കഴിയാതെ, തിരിച്ചറിവില്ലാതെ ഇങ്ങനെ പറയണം എന്ന ഉദ്ദേശത്തോടെ ഞാൻ ശ്രമിക്കുന്നതല്ല. ഇപ്പോൾ ഞങ്ങൾ ഇത് കണ്ടിരിക്കുന്നു. പിന്നെ ദൈവത്തിന് മഹത്വം, അവർ അതിൽ ഉൾപ്പെട്ടിട്ടില്ല. ജനങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി ഞാനത് പറയാൻ ശ്രമിക്കുന്നതല്ല. അതേ വിരോധം, ലോകത്തിലുള്ള ഒരേ ഒരു സത്യം നിങ്ങൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അല്ല അത് തെറ്റാണ്. കാണുന്നു, ഞാൻ ഈ പ്രകാശത്തെ അന്വേഷിക്കാൻ ശ്രമിക്കുന്ന ജനങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടി, നാം നടന്നുകൊണ്ടിരിക്കുന്ന മണിക്കൂറിലെ പ്രകാശത്തിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. വാസ്തവമായും യേശു പറഞ്ഞു, എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. ഒരു മനുഷ്യനും അത് ഒരിക്കലും കാണുകയില്ല. അത് മുൻകുറിക്കപ്പെട്ട വിത്തിന് മാത്രം, അത് മാത്രമാണ് അത് സ്വീകരിക്കാൻ പോകുന്നത്. എന്നാൽ നാം അതേ സ്ഥാനത്തേക്ക് വീണ്ടും വന്നിരിക്കുന്നു. ബൈബിൾ അത് പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു. പ്രവാചകൻ പറയുന്നു, കൂരിരട്ട് ജനങ്ങളെ മൂടിയിരിക്കുന്നു. ഈ സമയത്ത് ലോകത്തിലുള്ള ജനങ്ങളെ മൂടിയിരിക്കുന്നു. അത് തന്നെയാണ് കൃത്യമായും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ജനങ്ങളെ കൂരിരട്ട് മൂടിയിരിക്കുന്നു. ദൈവം തന്റെ മഹത്തായ കൃപയാൽ ഞാനെപ്പോഴും പ്രസംഗിച്ചു പോന്നതും നിൽക്കാൻ ശ്രമിച്ചിരുന്നതുമായി, അതായത് അവന്റെ വിശേഷ സംഭവങ്ങളെ അവൻ ആകാശത്ത് കാണിച്ചു തന്നും, അവന്റെ മഹത്തായ വിശേഷ സംഭവങ്ങൾ അത് ഭൂമിയിൽ സംഭവിക്കുന്നതിന് മുമ്പ് ആകാശത്തിൽ സംഭവിക്കുന്നു. അവരെ തന്നെത്താൻ പ്രതിഫലിപ്പിക്കുന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, മസിഹ വന്ന് തന്റെ മിനിസ്ട്രി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവനെവിടെയായിരുന്നു എന്ന് വിദ്വാൻമാർക്ക് വഴികാട്ടാനായി സ്വർഗത്തിൽ നിന്നും ഒരു നക്ഷത്രം വന്നു. വിദ്വാൻമാരുമായി ദൈവം എങ്ങനെയാണ് ഇടപെട്ടത് എന്നുള്ള എന്റെ കഴിഞ്ഞ ദിവസത്തിൽ നിങ്ങൾ കേട്ടതുപോലെ, നേരം പുലർന്നപ്പോൾ അവനൊരു സ്വപ്നം മൂലം മറ്റു വഴിയായി പോകാൻ പറഞ്ഞു. അവന്റെ സ്വന്തം പുത്രന്റെ ക്ഷേമം എങ്ങനെ എടുക്കണമെന്നറിഞ്ഞിട്ട് അവൻ യോസഫിനോട് അതൊരു സ്വപ്നത്തിൽ പറഞ്ഞു. അന്നവന് സ്വപ്നം ലഭിച്ചതിന്റെ കാരണം എന്താണെന്നാൽ, അവിടെ സ്വപ്നം ഒരു രണ്ടാം തരമായി എന്തോ ചിലത് വശത്തേക്ക് വിട്ടുകളയുന്നതാണ്. കാരണം ജനങ്ങൾ ശരിയല്ലാത്ത സ്വപ്നങ്ങളും കാണുന്നുണ്ട്. എന്നാൽ ആ ദിവസത്തിൽ ദേശത്ത് പ്രവാചകന്മാർ ആരുമുണ്ടായിരുന്നില്ല. നോക്കൂ, ഒരു പ്രവാചകനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നതിനെ അവൻ ഉപയോഗിച്ചു. അതവനായി സമർപ്പിക്കപ്പെട്ടിരുന്നാൽ നമുക്കുള്ള ഓരോ കഴിവിനെയും നമ്മിലുള്ള സകലത്തെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ അതാദ്യം അവനായി സമർപ്പിക്കപ്പെട്ടിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ധ്യാനങ്ങൾ, അതാണ് വാസ്തവമായും നിങ്ങളുടെ സ്വപ്നവുമായി പ്രതിഫലിക്കുന്നത്. നോക്കൂ, എന്നുകൊണ്ടാൽ അത് നിങ്ങളുടെ ഉപബോധ മനസ്സാകുന്നു. നിങ്ങൾ ഒരു സ്വപ്നം കണ്ടാൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ചിന്തിച്ചിരുന്ന എന്തോ ചിലതോ അതോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന എന്തോ ചിലതോ ആയിരിക്കും. സാധാരണ നിങ്ങൾ കാണുന്നത് അതാണ്. നിങ്ങളുടെ മനസ്സിനെ ദൈവത്തിലിട്ടാൽ പിന്നെ നോക്കൂ, അതവനായി ചിലതിനെ പ്രതിഫലിപ്പിക്കും. കൂടാതെ നിങ്ങൾ എന്തായിരിക്കുന്നുവോ അത് അവനെ പ്രതിഫലിപ്പിക്കും. ഇപ്പോൾ മുകളിൽ ആകാശങ്ങളിൽ ഈ വീട്ടിൽ താമസിക്കുന്ന സഹോദരൻ തന്റെ ചുമടിൽ തൂക്കിയിരിക്കുന്ന ലൈഫ് മാഗസിനിൽ ഉണ്ടായിരുന്ന ചിത്രത്തിലെ പ്രകാശത്തെ, ആ ത്രികോണാകൃതിയിലുള്ള പ്രകാശത്തെ ഞാനതിലേക്ക് നോക്കുകയാണ്. നിങ്ങളത് കണ്ടിട്ടുണ്ട്. എന്റെ മനസ്സിലൂടെ അതിപ്പോൾ കടന്നുപോയി. ലാംസ ബൈബിളിന്റെ വിവർത്തനം നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതിന്റെ പുറം ചട്ടയിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഒരു ത്രിത്വമുഖമുള്ള പ്രകാശം, ത്രികോണാകൃതിയിലെ ഒരു ലേസർ പ്രകാശം കാണാം. ഡോക്ടർ ലാംസ ഒരു സുഹൃത്താണ്, എന്റെ തനതായ ഒരു കൂട്ടുകാരനാണ്. ബൈബിൾ പരിഭാഷപ്പെടുത്തി അത് പണ്ടത്തെ എബ്രായ ചിഹ്നമായി അവൻ ആകുന്ന വാസ്തവമായ ത്രിത്വ രീതിയാകുന്നു. മൂന്ന് ദൈവങ്ങളല്ല, എന്നാൽ ഒരേ ദൈവത്തിന്റെ മൂന്ന് പ്രത്യക്ഷമാക്കലാകുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആ പ്രകാശം ത്രികോണാകൃതിയിലുള്ള ഒരു മുഴുവൻ വൃത്തമാണ്. അതിന്റെ അർത്ഥം ദൈവം മൂന്ന് കാര്യാലയം വസിക്കുന്നു എന്നാണ്. പിതൃത്വം, പുത്രത്വം, പിന്നെ പരിശുദ്ധാത്മാവിന്റെ ദൈവിക അവസ്ഥ, എല്ലാം ഒരേ ദൈവം തന്നെ. ഏഴ് മുദ്രകൾ വെളിപ്പെടുത്തുന്ന മുമ്പ് ട്യൂസന്റെ ഫ്ലാഗ്സ്റ്റാഫിൽ വെച്ച ഞങ്ങളവിടെ മുകളിലായിരുന്ന ആ നിഗൂഢമായ പ്രകാശം കടന്നു വരുന്നതിന് മുമ്പ് ഞങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ? സോനും ഫ്രഡ് രണ്ട് പുരുഷന്മാർ അവർ ആയിരുന്നിട്ട് അന്ന് രാവിലെ നേരം രണ്ട് പുരുഷന്മാർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. സംഭവിക്കുമെന്ന് വളരെ മുമ്പ് തന്നെ, മാസങ്ങൾക്ക് മുമ്പ് തന്നെ പറയപ്പെട്ടിരുന്നു. സഹോദരൻ ഫ്രഡ് സോത്മാനും സഹോദരൻ ജനയും ഇന്ന് രാവിലെ നേരം ഇവിടെ ഇരിക്കുന്നു. അത് ഈ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് അറിയാനാകാതെ ആ പൊട്ടിത്തിലുണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവൻ എന്നെ തിരികെ അയച്ചിട്ട് പറഞ്ഞു, മുഴുവൻ ബൈബിളിന്റെയും ഏഴ് മർമ്മങ്ങളെയും പിടിച്ചിരിക്കുന്ന ഈ ഏഴ് മുദ്രകളുടെ സമയം അടുത്തിരിക്കുന്നു. അതിനെ ഈ ഏഴ് മുദ്രകളാൽ മുദ്രയിട്ടിരിക്കുന്നു. അതിന്റെ ഒരു പ്രത്യേക ഭാഗം തുറക്കാനായി സഭാകാലങ്ങളിലെ ദൂതന്മാർ യാത്രാമധ്യേ എങ്ങനെയാണ് കടന്നു വന്നിരുന്നത്? എന്നാൽ ഏഴാം യാമത്തിൽ ഏഴാം ദൂതൻ ഈ എല്ലാ മർമ്മങ്ങളെയും അവസാനിപ്പിക്കുന്നു. കാണുന്നോ, ഭൂമിയിലെ ഏഴാം ദൂതൻ, നോക്കൂ, അവൻ സംസാരിച്ചിരുന്ന ഈ ദൂതൻ അന്ന് ഭൂമിയിലായിരിക്കും. ഒരു ദൂതൻ എന്നാൽ സന്ദേശവാഹകൻ എന്നർത്ഥമാക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റൊരു ദൂതൻ ഇറങ്ങുന്നത് അവൻ കണ്ടു. ഇവിടെ സന്ദേശം കൊടുക്കാനുള്ള ഭൂമിയിലെ ഒരു ദൂതനല്ല, എന്നാൽ വേറൊരു അവന്റെ മേൽ മഴവില്ല ധരിച്ച ബലവാനായ ദൂതൻ ഇറങ്ങി വന്ന് തന്റെ കാൽ സമുദ്രത്തിന്മേലും ഭൂമിയിലും വെച്ചുകൊണ്ട് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു, ഇനി കാലമുണ്ടാകയില്ല. കാണുന്നോ, എന്നാൽ ഏഴ് മുദ്രകളെ പൊട്ടിച്ച് അവയെ അവർക്ക് വെളിപ്പെടുത്തും മുമ്പ് അവൻ അത്ഭുതങ്ങളെ കാണിച്ചു. അവനത് ഒന്നാം സ്വർഗത്തിലും കാണിച്ചു. അമേരിക്കൻ ഐക്യനാടിന്റെ ഒരു വശത്തു നിന്നും മറ്റേ വശം വരെയും മെക്സിക്കോയുടെ തെക്കേ വശത്തു നിന്നും അവർ ചിത്രങ്ങൾ എടുത്തിരുന്നു. ഇപ്പോഴും അവർക്ക് അതൊരു നിഗൂഢ രഹസ്യമായി അവിടെ ലൈഫ് മാഗസിനിൽ തൂക്കിയിട്ടിരിക്കുന്നു. എന്നാൽ അവനത് ഭൂമിയിൽ ചെയ്യും മുമ്പ് തന്നെ അവനത് ആകാശങ്ങളിൽ പ്രസിദ്ധമാക്കി. അവനത് ഇപ്പോഴും ചെയ്യുന്നു. അവൻ ആദ്യം തന്റെ അടയാളത്തെ ആകാശങ്ങളിൽ കാണിക്കുന്നു. മാത്രമല്ല, രാശിചക്രങ്ങളിൽ പോലുമാകുന്നു. ഞാൻ തിരികെ രാശിചക്രങ്ങളെപ്പറ്റി പഠിപ്പിക്കാൻ പോകുന്നതല്ല, എന്നാൽ ആകാശങ്ങളത് പ്രസിദ്ധമാക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാ. രാശിചക്രത്തിൽ നാം കാണുന്നത് നക്ഷത്രങ്ങളുടെ സമൂഹങ്ങളിൽ, രാശിചക്രങ്ങളിൽ മുഴുവൻ ബൈബിളും നക്ഷത്രങ്ങളുടെ സമൂഹങ്ങളിൽ ഉണ്ടെന്ന് അവൻ പ്രസിദ്ധമാക്കുന്നു. അവൻ രാശിചക്രങ്ങൾ ആദ്യമായി കാണിച്ചു തുടങ്ങുന്നത് കന്യകയിലാണ് എന്ന് നാം കണ്ടിട്ടു. രാശിചക്രത്തിൽ അവസാനം കാണിക്കുന്നത് സിംഹരാശിയായ സിംഹമാകുന്നു. അത് കാണിക്കുന്നതാണെന്നാൽ യേശു ആദ്യ പ്രാവശ്യം കന്യകയിലൂടെ ഭൂമിയിൽ പിറന്നിട്ട് അവൻ രണ്ടാം പ്രാവശ്യം യഹൂദ ഗോത്രത്തിലെ സിംഹമായി വരുമെന്നാണ്. മനസ്സിലായോ? അതിനു തൊട്ട് മുമ്പായി അവൻ ഒന്നിന് കുറുകെ ഒന്നായിട്ടുള്ള മീനിലൂടെ കടന്നുപോകുന്നു. ക്യാൻസർ കാലം അവിടെയാണ് നാം ജീവിക്കുന്നത്. ബൈബിൾ പറയുന്നു, ആകാശം മുഴുവനും അവനെ പ്രസിദ്ധമാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു ചില മാസങ്ങൾക്ക് മുമ്പ് ഏഴ് സഭാകാലങ്ങളെപ്പറ്റി കൂടാരത്തിൽ വെച്ചുണ്ടായിരുന്ന തുടർച്ചയായ യോഗങ്ങളിൽ വെച്ച് ഞാൻ പ്രസംഗിക്കായിരുന്നു. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അവയെ കേട്ടിരിക്കും. ഏഴ് സഭാകാലങ്ങളെപ്പറ്റി ഞാൻ ബോർഡിൽ വരച്ചു തീർന്ന ഉടനെ എങ്ങനെ ആ പ്രകാശം കടന്നു വന്നു, എങ്ങനെ തിരികെ പോയി, ഒരുപക്ഷെ നിങ്ങൾക്കത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും എന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ അതെങ്ങനെയും നമ്മുടെ ഇടയിലായിരുന്നു എന്ന് നാം അറിയുന്നു. ആ അസാധാരണമായ കാര്യം, അവസാന സഭാകാലത്തെ വരച്ച അവസാന ദിവസം നമ്മുടെ ഇടയിലായിരുന്ന ആ അഗ്നിസ്തംഭം നൂറുകണക്കിന് ജനങ്ങളുടെ ഇടയിലേക്കിടങ്ങി വരികയും കൂടാരത്തിന്റെ പിന്നിലെ ചുമരിലൂടെ സ്വയം കടന്നുപോകുകയും ചെയ്തു എന്നതാണ്. അവിടെ ഈ നൂറുകണക്കിന് പേരുടെ മുന്നിൽ ആ സഭാകാലങ്ങളെ വരയ്ക്കുമ്പോൾ ഇരുളും പ്രകാശവും അതേപ്രകാരമായിരുന്നുവോ അങ്ങനെ തന്നെ ഞാൻ അതിനെ ബോർഡിൽ വരച്ചു. നിഗൂഢം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സഭയുടെ ചരിത്രത്തിന്റെ വിശേഷ സംഭവം എന്നൊരു കാര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. ബൈബിളിൽ ചന്ദ്രൻ സഭയെ പ്രതിനിധീകരിക്കുന്നു, സൂര്യൻ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നാം അതിനെ വെളിപ്പാട് 12 അധ്യായത്തിൽ സ്ത്രീ എന്നാൽ സഭയെന്നും അവളുടെ കാൽക്കടൽ ചന്ദ്രനും അവളുടെ തലയിൽ സൂര്യനും അവളുടെ കീഴടത്തൽ 12 നക്ഷത്രങ്ങളുമായി കണ്ടിരുന്നു. അതാ പഴയ ഓർത്തഡോക്സ് യഹൂദ നിയമത്തെ അവളുടെ കാൽക്കീഴിലാക്കി അവളതിനെ സൂര്യവെളിച്ചത്തിന്റെ കുറുകയാക്കിയിരിക്കുന്നതാണ്. 12 നക്ഷത്രങ്ങൾ പരിശുദ്ധാത്മാവിന് കീഴിൽ നമുക്കായി സന്ദേശം കൊണ്ടുവന്ന 12 അപ്പോസ്തലന്മാരാകുന്നു. ആകാശത്തിലെ ചന്ദ്രൻ സൂര്യന്റെ അഭാവത്തിൽ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കാനുള്ളതാണെന്ന് നാം കണ്ടു. അത് നമുക്ക് ചുറ്റിനും പോകാനായി പ്രകാശം തരുന്നു. എന്നാൽ അതപ്പോഴും അതെത്രമാത്രം പ്രതിഫലിപ്പിച്ചാലും കാര്യമില്ല, അതപ്പോഴും സമ്പൂർണ്ണ വെളിച്ചമാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത് പ്രതിഫലിപ്പിക്കുന്നതാകുന്നു. സൂര്യൻ ചന്ദ്രനിലേക്ക് പ്രകാശമയക്കുകയും സൂര്യന്റെ അഭാവത്തിൽ ചന്ദ്രൻ അതിന്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ സൂര്യൻ കടന്നു വരുമ്പോൾ പിന്നെ ചന്ദ്രന്റെ ഒരു ആവശ്യവുമില്ല. ദൈവപുത്രന്റെ അഭാവത്തിൽ സഭ ഇന്ന് പ്രകാശം പ്രതിഫലിപ്പിക്കുന്നു. സഭാ വെളിച്ചത്തിന് പ്രതിഫലനമാകുന്നു. കാരണം ദൈവം പറഞ്ഞു, കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകമെന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളിലും നിങ്ങളോട് കൂടെയും ഇരിക്കും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, അവൻ പ്രത്യക്ഷമാക്കിയ വെളിച്ചങ്ങൾ ദൈവവചനത്തിലൂടെ അല്ലാതെ വെളിച്ചവുമില്ല. അവിടെ ആയിരുന്നിട്ട് ആ സൂര്യൻ ദൈവവചനമാകുന്നു. ആദിയിൽ ദൈവം പറഞ്ഞു, പ്രകാശമുണ്ടാകട്ടെ. പ്രത്യക്ഷമാക്കപ്പെട്ട ദൈവവചനം പ്രത്യക്ഷമായപ്പോൾ അവിടെ വെളിച്ചമുണ്ടായി. ആദ്യം ദൈവം അത് പറഞ്ഞു. അത് പ്രത്യക്ഷമായില്ല എങ്കിൽ എന്താകുമായിരുന്നു? ആ സമയത്ത് അവിടെ പ്രകാശമുണ്ടായിരുന്നില്ല. എന്നാൽ അവനത് പറഞ്ഞപ്പോൾ അത് സമർത്ഥിച്ച് കാണിച്ചുകൊണ്ട് പ്രത്യക്ഷമായി വന്നു. അവന്റെ വചനം സമർത്ഥിക്കപ്പെട്ട ഒരു വചനമായി പ്രകാശം അസ്തിത്വത്തിലായി തീർന്നു. ഇപ്പോൾ അത് ചെയ്യാനാകുന്ന ഏക വഴി അത് മാത്രമാണ്. വചനം സമർത്ഥിച്ച് കാണിക്കുമ്പോൾ, ദൈവത്തിന് എഴുതപ്പെട്ട വചനം സമർത്ഥിച്ച ശേഷം അത് പ്രകാശത്തെ കാണിക്കുന്നു. അതൊരു ലഘുവായ അംശമാകുന്നു, അഥവാ ഓരോ കാലത്തിലേക്ക് കൊടുത്തതാകുന്നു. അത് നാം സഭാകാലത്തിൽ കണ്ടു. അത് പഴയ നിയമസഭാകാലത്തിലും നാം കണ്ടിരുന്നു. യാത്രയിലെ ഒരു പ്രത്യേക പ്രത്യക്ഷമാക്കലുള്ള സമയമെത്തിയപ്പോൾ ഒരു പ്രവാചകൻ ഭൂമിയിലെത്തിയിരുന്നു. വചനം പ്രവാചകർക്ക് വരികയും അവൻ വചനത്തെ ജീവിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ വചനം തിരിച്ചറിയിക്കുമ്പോൾ അത് ദൈവത്തെ പ്രതിഫലിപ്പിച്ചിരുന്നു. അതായിരുന്നു ആ കാലം, അതായിരുന്നു ആ പ്രകാശം. ആ വിധത്തിലാണ് ഇന്നും പ്രകാശം വരുന്നത്. ഇപ്പോൾ വിഭാഗ്യസഭയിലെ ജനങ്ങൾക്കെതിരായി എനിക്കൊന്നുമില്ല. എന്നാൽ എനിക്കെല്ലാമായിട്ടുള്ളത് ഞാൻ അതിന് സിദ്ധാന്തത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴാണ്. കാരണം അവ തെറ്റാകുന്നു. ആദ്യമായി ഉയർന്നു വന്ന സിദ്ധാന്തം റോമൻ കത്തോലിക്ക സഭയുടെ റോമൻ സിദ്ധാന്തമാണ്. സംഘടിതമായ ആദ്യത്തെ സംഘടന അതായിരുന്നു. റോമൻ കത്തോലിക്ക സഭ, നിഖ്യാ റോം. ക്രിസ്തുവിന്റെ മരണത്തിന് 325 വർഷങ്ങൾക്ക് ശേഷം 325 റോമൻ സഭാ സംഘടന കടന്നു വന്നു. ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി, അതിനെതിരായിരുന്ന എല്ലാത്തിനെയും പുറത്താക്കി ഒരുമിച്ചാക്കി. അവിടെ വെച്ചാണ് അവർക്ക് ദൈവവചനത്തിനും ദൂരമായിരിക്കുന്ന അവരുടെ വിചിത്രമായ ഉപദേശം ലഭിച്ചത്. മാത്രമല്ല, ഇപ്പോൾ ആ സഭ ആ സമയം മുതൽ കൃത്യമായും കൂറിരട്ട് പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ആ സമയത്തിലൂടെ നാം കടന്നുപോകുമെങ്കിൽ നാം അതിനെ ഇരുണ്ട യുഗം എന്ന് വിളിക്കുന്നു. ഏകദേശം 1000 വർഷത്തോളമായിരുന്നു. ആ ഇരുണ്ട യുഗത്തിൽ റോമൻ സഭ സകലത്തെയും നിയന്ത്രിച്ചിരുന്നു എന്ന് സകല ബൈബിൾ ജ്ഞാനികൾക്കും ചരിത്രകാരന്മാർക്കും അങ്ങനെയുള്ളവർക്കും അറിയാവുന്നതാണ്. ഈ റോമൻ സഭ വേശ്യമാരുടെ മാതാവെന്ന് ബൈബിളിൽ വെളിപ്പാട് 17 പറയുന്നു. അവളൊരു വേശ്യയും വേശ്യമാരുടെ മാതാവുമാകുന്നു. ഇപ്പോൾ അത് അസാൻ മാർഗിയായ ഒരു സ്ത്രീയുടെ അശുദ്ധിയുള്ള ജീവിതമാകുന്നു. രണ്ടും ഒന്ന് തന്നെ, അവ രണ്ടും ഒന്ന് തന്നെയാണ്. ആയതിനാൽ വേശ്യ അതൊരു സ്ത്രീയായിരിക്കണം. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് വേശ്യയല്ല, വേശ്യമാരെന്ന് കാണുന്നു. മനസ്സിലായോ? അവൾ അവളുടെ ഏകവചനം വേശ്യമാർ. അപ്പോൾ സഭ വേശ്യകൾ, വേശ്യമാരുടെ മാതാവായ റോമന്റെ പുത്രിമാർ. അവൾ അതിന്റെ എല്ലാത്തിന്റെയും മാതാവായി സംഘടനയുടെ മാതാവാകുന്നു. ഈ ദിവസം നാം ഈ വക കാര്യങ്ങളിലൂടെല്ലാം കടന്നു കഴിഞ്ഞിരിക്കുകയും സന്ദേശം സംഘടനകൾക്കെതിരായി ഭൂമിയിൽ തലങ്ങും വിലങ്ങും പോയി അതിടത്തുനിന്നും വലത്തുവരെ അതിനെ തകർത്തിരിക്കുമ്പോൾ ഇതൊരു വിചിത്ര കാര്യമല്ല. അതായത് ഇത് 1933 മുതൽ ഇന്നു വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എനിക്ക് ആ ദർശനങ്ങൾ തന്നിട്ട് എന്നെ അന്ത്യകാലം കാണിച്ചപ്പോൾ അതിൽ ഞാൻ 7 കാര്യങ്ങളെ പറഞ്ഞിരുന്നു. അതിൽ 5 കാര്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായും ശരിയായിട്ടായിരുന്നു. ജർമ്മനിയും ഇറ്റലിയും എല്ലാ യുദ്ധങ്ങളും പിന്നെ രാജ്യപരമായ കാര്യങ്ങളും ആ കാര്യങ്ങളെപ്പറ്റി അപൂർവമായി ഞാൻ സംസാരിക്കുമായിരുന്നു. എന്നാൽ അവ എങ്ങനെ സംഭവിക്കുമെന്ന് അവൻ പറഞ്ഞിരുന്നുവോ കൃത്യമായും അപ്രകാരം തന്നെ സംഭവിച്ചു. മുസോളിനി എങ്ങനെ ഇത്തോപ്പിയയിലേക്ക് പോകും, ഇത്തോപ്പിയ അവന്റെ കാൽക്കൽ വീഴും, പിന്നെ അവൻ ഒരു അപമാനത്തിലേക്ക് കടക്കും, അവന്റെ ജനങ്ങൾ തന്നെ അവനെ തുപ്പിയിട്ട് ലജ്ജിതനായി തീർന്ന് അവൻ ജീവിച്ചുകൊണ്ടിരുന്ന ആ വേശിയുമായി തെരുവിൽ തലകീഴായി തൂങ്ങിച്ചത്തു. അമേരിക്കക്കാർ ജർമ്മനിയോട് യുദ്ധത്തിന് പോകുന്നത് എങ്ങനെ? അവിടെ ഒരു പ്രത്യേക പേര് വിളിക്കുന്ന സ്ഥലത്ത് വച്ച് അവർ ദയനീയമായി പരാജയപ്പെടും. ഒരു മഹത്തായ വര, അവിടെ അവർ ഒരു കോൺക്രീറ്റ് മതിൽ പണിയും. അതിനെ സിഗ് ഫ്രൈഡ് ലൈൻ എന്ന് വിളിക്കുന്നത് കരുതുന്നു. പിന്നെ മാഗ്നോട്ട് എന്ന് വിളിക്കുന്ന മറ്റൊന്ന്, അത് ഫ്രാൻസിലായിരുന്നെന്ന് ഞാൻ കരുതുന്നു. അത് ശരിയായിരുന്നു. സിഗ് ഫ്രൈഡ് ലൈൻ ജർമ്മനിയിലെ ലൈനായിരുന്നു. അത് പണിയുന്നതിന് 11 വർഷം മുമ്പ് അത് കാണാനായി കർത്താവ് എനിക്കൊരു അവസരം തന്നു. അവിടെ വെച്ച് അവർ പ്രഹരിക്കപ്പെടുമെന്ന് അവർ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. മുഴുവൻ പട്ടാളവും അവിടെ വെച്ച് മുങ്ങാറാകുവോളം അമേരിക്ക അംഗീകരിച്ചിരുന്നില്ല. അവർ അവിടേക്ക് പോയപ്പോൾ കപ്പൽ സൈന്യത്താൽ ജർമ്മനിക്കാർ അവരുടെ തോക്കുകളെ ശരിക്കും പരിശീലിപ്പിച്ചിരുന്നു. അവിടെ കടന്നു ചെന്നപ്പോൾ തന്നെ ഏകദേശം അതിനെ മുക്കിക്കളഞ്ഞു. സിഗ് ഫ്രൈഡ് ലൈനിന്റെ അടിസ്ഥാനം പോലും ഇടുന്നതിന് 11 വർഷം മുമ്പ് ഞാനത് കണ്ടിരുന്നു. മറ്റുള്ള ഈ കാര്യങ്ങളെല്ലാം മെഷീനുകളും വാഹനങ്ങളും കൃത്യമായും അവൻ പറഞ്ഞിരുന്നതുപോലെ തന്നെ കടന്നു വന്നിട്ട് അതിനെ ഒരു സ്ത്രീ നിയന്ത്രിക്കുവോളമായിരുന്നു. അതൊരു പക്ഷേ സഭയായിരിക്കാം. പിന്നെ അവസാനം കടന്നുവരും. ഇപ്പോൾ ഇതിൽ നാം കാണുന്നത് ഈ എല്ലാ കാര്യങ്ങളും എപ്രകാരം ഞാൻ സംഘടനയ്ക്കെതിരായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. റോമിലെ പോപ്പ് റോം വിട്ട് അവൻ ആദ്യമായി യെരുശലേമിലേക്ക് പോയത് എങ്ങനെയെന്നുള്ളത് അസാധാരണമായ കാര്യമല്ലേ? അത് ചെയ്തിട്ട് യെരുശലേം ലോകത്തിലേറ്റവും പുരാതന ആലയമായി അറിയപ്പെടുന്നു. അബ്രഹാം രാജാക്കന്മാരെ സംഹരിച്ചു വരുമ്പോൾ മൽക്കീസദേക്കിനെ കണ്ടുമുട്ടുന്നു. അവൻ യെരുശലേമിന്റെ രാജാവായി, ഒരു പുരോഹിതനായി. അത് ക്രിസ്തു, അത് ദൈവമായിരുന്നു. സ്വയം ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും മൽക്കീസദേക്കാകാൻ കഴിയില്ല. സ്വയം ദൈവം, ശരിയായി പറഞ്ഞാൽ നോക്കൂ, സ്വയം ദൈവം എന്തുകൊണ്ടെന്നാൽ അവൻ അപ്പനോ അമ്മയോ ഇല്ല. കാണുന്നോ, നോക്കൂ, യേശുവിന് മാതാവും പിതാവും രണ്ടുമുണ്ടായിരുന്നു. എന്നാൽ ഈ മനുഷ്യന് പിതാവില്ല, മാതാവുമില്ല. ദിവസങ്ങളുടെ ആരംഭമോ ജീവാവസാനമോ ഇല്ല. അവൻ ആരായിരുന്നാലും ശരി, അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ ആ സമയത്ത് ശാലേമിന്റെ രാജാവായിരുന്നു. അതിനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് സമാധാനത്തിന്റെ രാജാവ് ശാലേം എന്നാണ്. യെരുശലേമിൻ രാജാവ് അബ്രഹാമിനെ സന്ദിച്ച് അവൻ അപ്പവും വീഞ്ഞും യുദ്ധത്തിന് ശേഷം തിരുവത്താഴം കൊടുത്തു. എബ്രായരുടെ 7 അധ്യായത്തിൽ നാം കണ്ടതിന് ഒരു നല്ല മാതൃകയായിരിക്കുന്നു. ഇപ്പോൾ യുദ്ധം കഴിഞ്ഞപ്പോൾ അവൻ അപ്പവും വീഞ്ഞും കൊടുത്തു. അവൻ നാം സദൃശരായി തീർന്നു. പുതിയ രാജ്യത്തിലെ കടന്നു കഴിയുമ്പോൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യം പിതാവ് രാജ്യത്തിൽ നാം അപ്പവും വീഞ്ഞും പുതുതായി അവനുമായി ചേർന്ന് കഴിക്കും. എന്റെ പിതാവ് രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കടക്കും നാൾ വരെ ഞാൻ മുന്തിരിവല്ലുടെ അനുഭവത്തിൽ നിന്നും കുടിക്കുകയോ ഈ അപ്പം തിന്നുകയോ ചെയ്യില്ല. ഇപ്പോൾ ശാലേം രാജാവ് പട്ടണത്തുനിന്നും വരുന്നത് നാം കാണുമ്പോൾ അത് കഴിഞ്ഞപ്പോൾ മതവിശ്വാസം അതിനേറ്റെടുത്തു. അത് തുടർച്ചയായി മതവിശ്വാസമായിരുന്നു. എന്നാൽ അത് ആ പഴയ സഭയെ പ്രതിനിധീകരിക്കുന്നു. നമ്മെ പുതിയ നിയമത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത് ഇത് മനസ്സിലാക്കുന്നത് തോൽവി അടയരുത്. നാം പുതിയ നിയമത്തിൽ ഈ ഭൂമിയിലെ പട്ടണമായ യെരുശലേമിൽ നിന്നുമല്ല, മുകളിലെ പുതിയ യെരുശലേമിൽ നിന്നുമാകുന്നു. അതുകൊണ്ട് യെരുശലേം ചന്ദ്രനായിരിക്കണം, മുകളിലെ പുതിയ യെരുശലേം അല്ല. ആയതിനാലാണ് ലൗകികമായി ചന്ദ്രൻ ഭൂമിയെ പ്രതിനിധീകരിക്കുന്നത്. പോപ്പ് യെരുശലേമിലേക്കുള്ള തന്റെ യാത്ര ആരംഭിക്കും മുമ്പ് ആകാശത്തിൽ ചന്ദ്രൻ പൂർണ്ണമായും കറുത്തിരുണ്ടു. അവൻ യാത്ര തുടങ്ങുന്നതിന് കുറച്ചു ദിവസങ്ങൾക്കുമ്പായിരുന്നു. അതൊരു വിചിത്ര കാര്യമായി തോന്നില്ലേ? നോക്കൂ, അവൻ ഇവിടെയും വന്നിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നോക്കൂ, അതൊരിക്കലും പരക്കെ അറിഞ്ഞിരുന്നില്ല. അതെന്താണ് കാണിക്കുന്നത്? അതായത്, അത് അവൻ യെരൂശലേമിലേക്ക് വന്നതിന് അടുത്ത് തന്നെ ഗ്രീക്ക് ഓർത്തഡോക്സ് മതവിഭാഗക്കാരുമായി കൂട്ടായ്മ ചെയ്തത് അവരെ ജയിക്കാനായിട്ടായിരുന്നു. അത് പ്രതിഫലിപ്പിക്കുന്ന എന്താണ്? കൂട്ടായ്മ. പ്രൊട്ടസ്റ്റന്റുകളെയും കത്തോലിക്കരെയും അവർ ഒരുമിച്ച് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. അവർ അത് ചെയ്തുകൊണ്ടിരിക്കുകയും പൂർണ്ണമായും ചെയ്യുകയും ചെയ്യും. ദൈവം നമുക്കത് ചന്ദ്രൻ പൂർണ്ണമായി കറുക്കുന്നതിലൂടെ കാണിച്ചെന്നിരിക്കുന്നു. അവന്റെ ദയയാലും കൃപയാലും ചന്ദ്രന്റെ ആ ചിത്രങ്ങളെടുത്ത് പേപ്പറിലിട്ടിരുന്നത് നിങ്ങളിൽ ആരെങ്കിലും കണ്ടിരുന്നോ? എനിക്കതിവിടെയുണ്ട്. സഭാകാലങ്ങളിൽ ഇതുവരെ അവസാനിക്കാത്ത 7 സഭാകാലത്തെ വിട്ടിട്ട് പരിശുദ്ധാത്മാവിനാൽ കൃത്യമായും ഞാൻ വരച്ചതുപോലെ തന്നെ അതൊരു സമ്പൂർണ്ണ ചിത്രമായിരുന്നു. അവിടെ അവയിലെ 6, 7 ഇതുവരെയും അവസാനിച്ചിട്ടില്ല. ചന്ദ്രന്റെ 6 ആദ്യത്തെ സഭാകാലത്തിൽ അതിലെത്ര പ്രകാശമുണ്ടായിരുന്നു? 2, 3, 4, 5, 6 ഇരുട്ടായിരുന്നു. 2 മുമ്പ് അതിനെ ബോർഡിൽ വരയ്ക്കാൻ പരിശുദ്ധാത്മാവിനെ നയിച്ചതുപോലെ തന്നെ പിന്നെ അവയെ അവൻ കൂടാരത്തിന്റെ ചുമരിൽ സ്വയം തിരിച്ചറിയിച്ചു. ചന്ദ്രൻ സ്വയം പ്രതിഫലിപ്പിക്കുന്നു. സഭാകാലങ്ങളുടെ ചിത്രം വീണ്ടും ശാസ്ത്രമെടുത്തിരിക്കുന്നു. 7 സഭാകാല ദൂതന്റെ കാലത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് മുദ്രകളെ തുറക്കാനായി വളരെ ഉയരത്തിലുണ്ടായിരുന്ന ആ പ്രകാശത്തെ അവർ പകർത്തിയെടുത്ത് ലൈഫ് മാഗസിൻ ഇട്ടിരിക്കുന്നത് പോലെ തന്നെ. അവന്റെ മിനിസ്റ്ററുടെ നാൾക്കളിൽ 7 ദൂതൻ ദൈവത്തിന്റെ മർമ്മം എല്ലാ കാലത്തിലൂടെയും മർമ്മങ്ങളായി തുടർന്നിരുന്നത് പ്രത്യക്ഷമാക്കപ്പെടും. ആ സമയത്ത് വെളിപ്പെടുത്തും. കൂടാതെ അവനത് ചെയ്യുകയും ചെയ്തു. അവന്റെ വചനം തോൽവിയടയില്ല. അതൊരു നിഗൂഢ കാര്യമായിരുന്നില്ലേ? അവർ പിടിച്ചിരുന്ന അതേപോലെ തന്നെ ദൈവം ആകാശങ്ങൾ വരയ്ക്കുന്നു. അതേ ദൈവം തന്നെ സ്വയം അവൻ തന്നെ എന്നെ ബോർഡിൽ വരയ്ക്കാൻ അനുവദിച്ചു. ഓ പരിശുലമിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പായി അവൻ 3 പ്രാവശ്യം അത് കൃത്യമായും തിരിച്ചറിയിച്ചു. അത് സഭയായിരുന്നു. ചന്ദ്രൻ സഭയാകുന്നു, സഭയെ പ്രതിനിധീകരിക്കുന്നു. സഭയുടെ മുന്നിൽ ഭൂമിയുടെ നിഴൽ ചന്ദ്രനെ മറികടന്നു പോകുന്നു. ലോകത്തിന്റെ ഈസത്തിന്റെ നിഴൽ, ലൗകികതയുടെ നിഴൽ, ലോകപരമായ സഭ ബൈബിളിലെ മുഴുവൻ വെളിച്ചത്തിനും കുറുകെ പോയി കൂരിട്ടിലാക്കുന്നു. വെളിച്ചത്തിന്റെ പ്രതിഫലനമാണ് ലോകത്തിൽ ലഭിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയോ? ചന്ദ്രന്റെ പ്രകാശത്തെ ലോകം മുറിച്ചു കടക്കുകയും സൂര്യനെ കാണാമറയത്താക്കുകയും ചെയ്യുന്നു. ചന്ദ്രന്റെ പ്രതിഫലനമാണ് ഭൂമിക്ക് വെളിച്ചമായി ലഭിക്കേണ്ടിയിരുന്നത്. അത് കൂരിരട്ടാകുന്നു. അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ പ്രേരണയാൽ അതായിരുന്നത് പോലെ തന്നെ കടന്നു വന്ന ചിത്രങ്ങളായി വരയ്ക്കുന്നു. അതിപ്പോൾ സഹോദരി സിംസൺ ട്യൂസറിന്റെ പേപ്പറിൽ നിന്നും കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. സഹോദരി സിംസന് അതറിയാമായിരുന്നോ എന്നെനിക്കറിയില്ല. അന്ന് അവൾക്കത് മനസ്സിലായിരുന്നില്ല. അവൾ പറഞ്ഞു, ചില കുറിപ്പുകൾ പേപ്പറിൽ നിന്നും ഞാൻ താങ്കൾക്ക് വേണ്ടി മുറിച്ചുകൊണ്ടുവന്നു, എന്റെ കയ്യിൽ തന്നു. പതിവില്ലാത്ത എന്തെങ്കിലുമാകാമെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ അവിടേക്ക് പോയി അതിനെടുത്തു, അതിലേക്ക് നോക്കി. ഞാൻ പറഞ്ഞു, അവിടെ അതാ കൃത്യമായി നോക്കൂ. അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അവിടെ അത് പേപ്പറിലുണ്ടായിരുന്നു. നിങ്ങൾക്കതിന്റെ ഒരു പകർപ്പ് ആവശ്യമുണ്ടോ എങ്കിൽ അത് ഏത് പത്രത്തിലായിരുന്നു എന്ന് സഹോദരി സാംസൺ നിങ്ങളോട് പറയാൻ കഴിയും. എന്താണ് പറഞ്ഞത്? December 28 സന്ധ്യാസമയത്ത് എഡിഷൻ. നോക്കൂ, അതിന്റെ പ്രകാശത്തെ ഇരുട്ടുകൊണ്ട് തടയാൻ അഥവാ അതിനുണ്ടായിരുന്ന വഴിയടയ്ക്കുന്നതിന് അവൻ എരിശിലേക്ക് പോകുന്നതിന് മുമ്പ് ഏത് സമയം, സ്ഥാനം, അതിന് പ്രകാശിക്കാനുള്ള അവകാശം എന്താണ്? അവൾ കൂരിട്ടിലേക്ക് പോകുന്ന 7 സഭാകാലത്തിൽ, അവസാന കാലത്തിൽ, ഇപ്പോൾ അതെല്ലാം കൂടെ മുറിച്ചു മാറ്റിയിരിക്കുന്നു. കർത്താവ് നമ്മോട് പറഞ്ഞെന്തൊരു മഹത്തായ കാര്യമാകുന്നു. എല്ലാത്തിനും ദൈവം ആകാശങ്ങൾ പ്രസിദ്ധമാക്കിയതും പറഞ്ഞിട്ടുള്ളതുമായ ഒന്നും അതൊരിക്കലും തോൽവിയടഞ്ഞിട്ടില്ല. അതിലേക്ക് നോക്കൂ. ഇവിടെ ഇതാ അത് തിരിച്ചറിയിച്ചിരിക്കുകയും അത് സമർത്ഥിക്കപ്പെട്ടതുമായി അത് നിരുപാധികം സത്യമായിരിക്കുന്നു.
Darkness, this Laodicea church age, now
ഈ ലവോദിക്കാ സഭാകാലം ഇരുട്ടാകുന്നു. ഇപ്പോൾ യേശു അത് വചനമാകുന്നു. ലവോദിക്കാ സഭാകാലത്തിൽ സഭയുടെ പുറത്ത് അകത്ത് കടക്കാൻ ശ്രമിച്ചുകൊണ്ട് വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങളുടെ മേൽ ഇരുട്ട് കൂരിരുട്ടായിരിക്കുന്നു. ബൈബിൾ ശരിയായിരുന്നു. തിരുവഴുത്തിന്റെ കൃത്യത, അവന്റെ മഹത്തായ നാമത്തിന് മഹത്വം, പോപ്പിന്റെ സന്ദർശനം സഭകളുടെ കറുപ്പിക്കലിന്റെ ഒരു ചിഹ്നമായി, അവന്റെ പ്രത്യക്ഷമാക്കപ്പെട്ട ലോകത്തിൽ പ്രത്യക്ഷമാക്കപ്പെട്ട പ്രകാശം ബൈബിളായിരുന്നു. ലോകത്തിന്റെ പ്രകാശം അവനായിരുന്നു എന്ന് യേശു പറഞ്ഞു. അവൻ വചനമാകുന്നു എന്ന് ബൈബിൾ പറയുന്നു. മാത്രമല്ല, ആ പ്രത്യക്ഷമാക്കപ്പെട്ട അഥവാ സമർത്ഥിക്കപ്പെട്ട തിരുവഴുത്ത് വെളിച്ചമായിരുന്നു. ഇപ്പോൾ ഇതൊരു പിടുത്തമിടുമ്പോൾ നിങ്ങളെ അത് അനുവദിക്കുകയില്ല. അത് മുൻകൂട്ടി അടയാളം കാണിച്ചതായി, അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ പ്രേരണയാൽ പറയപ്പെട്ട നാം കണ്ടിരുന്നു. ചന്ദ്രനാൽ മുൻകൂട്ടി അടയാളം കാണിച്ച് അത് സംഭവിക്കുന്നതായി കാണിച്ചിരിക്കുകയും ഇവിടെ ഇതാ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇരുട്ടിന്റെ കൂരിരട്ടിന്റെ മണിക്കൂർ നമ്മുടെ മേലായിരിക്കുന്നു. ഇപ്പോൾ ജനങ്ങളുടെ മേൽ കൂരിരട്ടായിരിക്കുന്നു. അതായിരുന്നു അത്. അതെല്ലാം അർത്ഥമാക്കുന്ന എന്താണ്? നാം നിൽക്കുന്നത് എവിടെയാണ്? ഏത് മണിക്കൂറിലാണ് നാം ആയിരിക്കുന്നത്? വരവിന്റെ എത്ര അടുത്തായിരിക്കുന്നു നാം? അതെ, നിങ്ങൾ പറയും, അവർക്കെല്ലാം ഒരു ഉണർവ് കിട്ടിയുണ്ടായി കഴിയുമ്പോൾ ശരിയാട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ശരിയാണ്. അതർത്ഥമാക്കുന്ന എന്താണ്? നോക്കൂ, അതിനെ പിന്നിലേക്ക് തള്ളി ഒരു പുതിയ ദിവസം ആരംഭിച്ചിരിക്കുന്നു എന്ന് കാണിക്കാനായി ദൈവം ആദിയിൽ ചെയ്തതുപോലെ തന്നെ അവൻ പ്രകാശത്തെ ഇരുളൊന്നും വേർതിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സഭാകാലങ്ങൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങിയിരിക്കുന്നു. എന്നോ ക്ഷമിക്കണം, സഭാകാലങ്ങൾ ബലഹീനമായി പുറത്താകാൻ തുടങ്ങിയിരിക്കുന്നു. സഭാ സംഘടനകളെ പുറത്താക്കേണ്ടതിന് ലോകത്തെ അപ്രത്യക്ഷമാക്കാനായി അതിനത് ചെയ്യേണ്ടതുണ്ട്. ദൈവം ഇരുളനെ ഒരു സ്ഥലത്തേക്ക് തള്ളുന്നു. ആ കാര്യത്താൽ ലോകം മുഴുവനും മൂടിയിരിക്കുന്നു. ലൗകികർ മുഴുവൻ കാര്യങ്ങളെയും എടുത്തിരിക്കുന്നു. അപ്പോൾ ദൈവമല്ലോ ലോകകാര്യങ്ങളാൽ, ലോകപരമായ വേഷധാരണത്താൽ, ലോകപരമായ അഭിനയത്താൽ, ലോകപരമായ ജീവിതം, അത് ലോകമാകുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ലോകത്തിലുള്ളവരല്ല, നിങ്ങൾ സ്വർഗത്തുനിന്നുള്ളവരാകുന്നു. നിങ്ങളുടെ വീട് ഇതല്ല. ഞാനും ഞങ്ങളെ പോലുള്ള വയസ്സായ ജനങ്ങളും പിന്നിലേക്ക് നോക്കി വീണ്ടും ചെറുപ്പക്കാരാകാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കത് ചെയ്യാൻ കഴിയില്ല. എന്നാൽ നമ്മൾ പിന്നിലേക്കല്ല നോക്കുന്നത്, മുന്നിലേക്ക് നോക്കുന്നു. ഇവിടെ നോക്കുമ്പോൾ നാം എന്തായിരുന്നു എന്നും എന്തായിത്തീരാൻ പോകുന്നു എന്നറിയാനും ആഗ്രഹിക്കുന്നു. വളരെയേറെ നല്ല ആത്മാർത്ഥ ജനങ്ങൾ ഇന്ന് ഈ മതവിശ്വാസങ്ങളിൽ 2 തിമോത്തിയോസ് 3 പറയുന്നത് പോലെ ഈ സഭകളിലും സംഘടനകളിലും ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായി പിടിപെട്ടു കിടക്കുന്നു. കൂരിരട്ട് ഇസ്രായേലിനെ കണ്ണഞ്ചിപ്പിച്ചത് ജാതികൾക്കായുള്ള പ്രകാശം മിന്നിക്കാനായിരുന്നു. ഇപ്പോൾ ജാതികളെ കണ്ണഞ്ചിപ്പിക്കുന്നത് ഇസ്രായേലിന് പ്രകാശം മിന്നിക്കാനാണ്. അത് രാത്രിയും പകലും എന്നതുപോലെ ഒരു വശത്തിരുളുണ്ടാകുമ്പോൾ മറുവശത്ത് പ്രകാശം വരേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് പ്രകാശം മറ്റേ വശത്തേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് ചന്ദ്രൻ അത് യാത്ര ചെയ്തിരുന്നത് പോലെ തന്നെ അത് കടന്നു പോകുന്നു. ലോകത്തിന്റെ ഇരുണ്ട് പ്രതിഫലനം അതിന്റെ പ്രകാശത്തെ കണ്ണഞ്ചിപ്പിക്കുന്നു. അത് ജാതീയ സഭ അവസാനിച്ചിരിക്കുന്നു എന്ന് നമുക്കുള്ള ഒരു പ്രതിഫലനമാകുന്നു. സഭ തന്നെത്താൻ ഒരുങ്ങുന്നു. ഒരു സമയം കൊണ്ട് അവൾ തയ്യാറാവുകയായിരുന്നു. ഇത് മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന സമയമാകുന്നു. കാരണം ഇരുൾ ജാതികളുടെ മേൽ അന്ധകാരം മൂടുന്നു. വളരെ വേഗത്തിൽ തന്നെ ഉഷസ് യഹൂദന്മാരുടെ മേൽ ഉദിക്കുന്നതാണ്. സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ യാത്ര ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നാം പടിഞ്ഞാറേ തീരത്തായിരിക്കുന്നു. വെളിച്ചത്തിന് ഒരു കാര്യം മാത്രമേ ചെയ്യാനാകൂ, മറ്റേ വശത്തേക്ക് കിഴക്കിലേക്ക് പോകുക. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ മനസ്സിലാക്കുന്നു? വെളിച്ചത്തിന് തുടങ്ങിയിടത്തേക്ക് കിഴക്കിലേക്ക് മാത്രമേ ഇസ്രായേലിലേക്ക് പോകാനാകൂ. കുറച്ച് സമയത്തേക്ക് ദൈവം അവരെ അന്ധരാക്കിയിരുന്നു. എന്നാൽ സകലത്തെയും മൂടിയിരിക്കുന്ന ജാതീയ ലോകത്തിന്മേൽ ഇപ്പോൾ അന്ധകാരം തള്ളുന്നു. ജാതിയുടെ കാലം തികയുവോളം യെരൂശലേമിനെ ജാതികൾ ചവിട്ടിക്കളയേണ്ടതാകുന്നു. യേശു അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അത് അവസാനിച്ചിരിക്കുന്നു. ജനങ്ങളുടെ മേൽ കൂരിരട്ടാകുന്നു. ദൈവം അത് ആകാശത്തിൽ പ്രതിഫലിപ്പിക്കുന്നു. അതെല്ലാം സംഭവിക്കുന്നതിന് മുമ്പ് അവൻ അതിനെ ഭൂമിയിൽ കാണിക്കുന്നു. നാം അതിലാകുന്നു. ഈ കാര്യത്തിൽ നല്ല ജനങ്ങൾ, ആത്മാർത്ഥ ജനങ്ങൾ, നല്ല ജനങ്ങൾ പിടിപെട്ടിരിക്കുന്നു. മറിയയും യോസഫിനെയും പോലെ നോക്കൂ. അവർ ആത്മാർത്ഥമുള്ളവരായിരുന്നു. അവൻ അവരോടൊപ്പം ഇല്ലാതിരുന്നപ്പോൾ അവൻ അവരോടൊപ്പം ഉണ്ടായിരിക്കും എന്നവർ വിചാരിച്ചു. നിങ്ങൾക്കറിയാവുന്നതുപോലെ മറിയയും യോസഫും അവർ പെരുന്നാളിന് പോയപ്പോൾ യേശുവിന് 12 വയസ്സായിരുന്നു. അവൻ അവരോടൊപ്പം ഉണ്ടായിരിക്കും എന്നവർ വിചാരിച്ചു, നിരൂപിച്ചു. എന്നാൽ അവൻ അവരോടൊപ്പം ഇല്ലായിരുന്നു. ഇന്നുള്ള നല്ല ജനങ്ങളും അതേ കാര്യം തന്നെ ചിന്തിക്കുന്നു. അവർ സംഘടിക്കപ്പെട്ട ഈ സഭകളുടെ സമിതിയിലായിരിക്കുന്ന ജനങ്ങൾ, സംഘടനയുള്ള ഈ ജനങ്ങൾ അവരുടെ നല്ല കാര്യമാണ് ചെയ്യുന്നതെന്ന് അവർ ചിന്തിക്കുന്നു. അവരോടൊപ്പം ഇല്ലാതിരിക്കെ അവൻ അവരോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് നിരൂപിക്കുന്നു. നോക്കൂ, അനേക ജനങ്ങൾ അവരുടെ പേരുകൾ പുസ്തകത്തിലെഴുതി പ്രാസംഗികന്റെ കൈപിടിച്ചു കുലുക്കിയാൽ അവൻ അവരോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് നിരൂപിക്കുന്നു. എന്നാൽ അവൻ ഉണ്ടായിരിക്കില്ല. അനേക ജനങ്ങൾ ചിന്തിക്കുന്നത് അവരുടെ മേൽ തളിച്ചപ്പോൾ തീർച്ചയാക്കി, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന നാമത്തിൽ സ്നാനമേറ്റപ്പോൾ അവൻ അവരോടൊപ്പം ഉണ്ടെന്ന് ചിന്തിക്കുന്നു. അവർ നല്ല ജനങ്ങളാകുന്നു. മറിയയും യോസഫും നല്ല ജനങ്ങളായിരുന്നു. എന്നാൽ സത്യമെന്തായിരുന്നാൽ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഒന്നും തന്നെ വെറുതെ നേരാണെന്ന് വിശ്വസിക്കരുത്. പ്രകാശമെന്താണ്? സമർത്ഥിക്കപ്പെട്ട ദൈവത്തിന് അരുളി ചെയ്ത വചനം. അതിന് പുറമെയുള്ളതിൽ സകലത്തിലും അവിടെ വെളിച്ചമില്ല. കാണുന്നു, നിങ്ങൾക്ക് മിന്നലുകളെ കൊണ്ട് ഭൂമിയിൽ പ്രകാശമയക്കാൻ കഴിയില്ല. അത് ദൈവത്തിന്റെ വചനം പുത്രനിൽ പ്രത്യക്ഷമാക്കി കാണിക്കേണ്ടതുണ്ട്. അവർ നല്ല ജനങ്ങളായിരുന്നു. അവന്റെ വചനത്തിന്റെ കൃത്യത നോക്കൂ, അതത്ര കൃത്യമായിരുന്നു. മറിയം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പോൾ കത്തോലിക്കരായ പ്രിയ ജനങ്ങളെ, ഞാൻ നിങ്ങൾക്കെതിരല്ല, എനിക്ക് നിങ്ങൾക്കെതിരായി ഒന്നുമില്ല. അത് നിങ്ങളായിരിക്കുന്ന വ്യവസ്ഥയോടാണ്. പ്രൊട്ടസ്റ്റന്റുകളായ നിങ്ങളോടും അതേ കാര്യം തന്നെ. അത് ആ വ്യവസ്ഥയാണ്. മറിയം ദൈവത്തിന്റെ അമ്മയോ? കണ്ടുപിടിക്കൂ, 12 വയസ്സായ ഒരു ബാലൻ, അവളുടെ മകൻ അവളെ ക്രമത്തിലാക്കുന്നു. ബൈബിളിൽ ഒരു സ്ഥലത്ത് പോലും യേശു മറിയത്തെ അമ്മ എന്ന് വിളിച്ചതായിട്ടില്ല. അവൾ അവന്റെ അമ്മയായിരുന്നില്ല. അവൾക്ക് ദൈവത്തിന്റെ അമ്മയാകാൻ എങ്ങനെ കഴിയും? അവന് ഭൂമിയിലേക്ക് വരേണ്ടതിന്, ഭൂമിയിലേക്ക് പ്രത്യക്ഷമായി വരേണ്ടതിന് ഗർഭാശയത്തിലൂടെ വരേണ്ടിരുന്നു. അവളുടെ ഗർഭാശയത്തെ മാത്രമാണ് അവൻ ഉപയോഗിച്ചത്. അവളിൽ നിന്നും മറ്റൊന്നും തന്നെ എടുത്തിരുന്നില്ല. അമ്മ എന്ന ഒറ്റ തിരുവഴുത്തിലും പറയുന്നില്ല. മറിയായി അങ്ങനെ തെറ്റായിരുന്നു. നോക്കൂ, എന്നാൽ അവന്റെ വാക്കുകൾ വളരെ കൃത്യമായിരുന്നു. അവൾ അവനോട് പറഞ്ഞു, 12 വയസ്സിൽ മതതത്വ വേദശാസ്ത്രികളുമായി അവൻ വാദിക്കുമ്പോൾ അവൾ അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടു. 12 വയസ്സുള്ള ഒരു ബാലൻ അവൻ അവരെ അമ്പരപ്പിച്ചിരുന്നു. പള്ളിക്കൂടത്തിൽ പോലും പോയിട്ടില്ല. അഥവാ അത് ചെയ്തിരുന്നു എങ്കിൽ അതിന്റെ ഒരു രേഖയും നമ്മുടെ പക്കലില്ല. എന്നാൽ 12 വയസ്സുള്ള ഒരു ചെറിയ ബാലൻ ദേവാലയത്തിലെ മതപണ്ഡിതന്മാരെ അവന്റെ ജ്ഞാനത്താൽ താറുമാറാക്കി കളഞ്ഞു. അവൾ പറഞ്ഞു, നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തെരഞ്ഞു. നിന്റെ അപ്പൻ, സ്വയം അമ്മ തന്നെ സങ്കല്പിച്ചുകൊണ്ട് പറയുന്നു, നിന്റെ പിതാവായ യോസഫും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു. അവൻ അവളോട് പറഞ്ഞതെന്താണ്? ഞാൻ എന്റെ പിതാവിന്റെ തൊഴിലായിരിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലേ? അവൻ യോസഫിന്റെ തൊഴിലായിരുന്നു എങ്കിൽ അവനൊരു വീട് പണിയുന്നതിലോ അല്ലെങ്കിൽ മരാശാലിയുടെ കടയിലോ ആയിരിക്കുമായിരുന്നു. എന്നാൽ അവൻ യോസഫിന്റെ മകനായിരുന്നില്ല. ഞാൻ എന്റെ പിതാവിന്റെ തൊഴിലാകുന്നു, ഈ വിഭാഗീയ സഭകളെയും മതവിശ്വാസങ്ങളെയും തിരുത്തുന്നു എന്നതാണ് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നത്. കാണുന്നോ, ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തിയിൽ യോസഫ് അവന്റെ പിതാവാണെന്ന് അവൻ ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല. എന്നാൽ മറിയം അത് ചെയ്തപ്പോൾ അവൻ നേരെ തിരിഞ്ഞു അവളെ അതിൽ നിന്ന് നേരെയാക്കി. അവൾ പറഞ്ഞു, നിന്റെ അപ്പനും ഞാനും നിന്നെ തിരഞ്ഞു. യോസഫ് അവന്റെ പിതാവല്ല എന്ന് കാണിക്കാനായി അവൻ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന് തൊഴിലാകുന്നു. നോക്കൂ, അവന്റെ വാക്കുകൾ സമ്പൂർണമാകുന്നു. എന്നാൽ മറിയയും മറ്റുള്ളവരും അത് നിരൂപിക്കുക മാത്രമായിരുന്നു. അതേ, അതെന്തായിരുന്നു നോക്കാം. അവൾ ഉത്തേജിക്കപ്പെട്ടിരുന്നു. അവൾക്ക് കിട്ടിയിട്ട് അത് അവൾ അത്തരത്തിലുള്ള ഒരു സ്ത്രീയല്ലെന്ന് ഈ പുരോഹിതന്മാരുടെയും മറ്റുള്ള മുന്നിൽ അവൾ കാട്ടാൻ ആഗ്രഹിച്ചിരുന്നു. മാത്രമല്ല, അവൾ അത് ചെയ്തതിലൂടെ അവൾ അവളുടെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തെ തന്നെ വലിച്ചു കയറി കളഞ്ഞു. അവളുടെ അടുക്കൽ ഒരു ദൂതൻ വന്നിരുന്നു എന്ന് സാക്ഷീകരിച്ചതിനു ശേഷം പറഞ്ഞു, ഒരു പുരുഷനറിയാതെ നീ ഗർഭം ധരിച്ച ഒരു കന്യകാപുത്രനെ, ഒരു മകനെ പ്രസവിക്കും. കൂടാതെ ഇവിടെ ആ ഉന്നത സിംഹത്തിന് സംഘത്തിന് മുന്നിൽ അവൾ പറയുകയാണ്, ഇവിടെ നിന്റെ പിതാവ് യോസഫും ഞാനും കൂടെ നിന്നെ തിരയുന്നു. ഇപ്പോൾ ആ 12 വയസ്സുള്ള ബാലൻ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ തൊഴിലാകുന്നു. അവൻ അവളെ ശാസിക്കുകയാണ്. അതല്ലേ എന്റെ പിതാവിന്റെ പ്രവൃത്തി. ഇന്നത്തെ സഭയെ നോക്കൂ, കൗൺസിലുകളും ലോകത്തിന്റെ മറ്റു കാര്യങ്ങളുമായി ദൂരേക്ക് മാറിപ്പോകുന്നു. ഇപ്പോൾ അവൾ കറുത്തിരുണ്ടു പോയിരിക്കുന്നു. ദൈവം അവളെ ശാസിക്കുന്നു. യേശു ഒരിക്കലും അവളെ അമ്മ എന്ന് വിളിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു ഭവനാര നടക്കുന്ന നേരം ഒരു ദിവസം അവനെ കാണാനായി അവൾ വന്നു. ഒരാൾ വന്നു പറഞ്ഞു, വാതിന് പുറത്ത് നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും നിനക്കായി കാത്തിരിക്കുന്നു. അവൻ ചോദിച്ചു, എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും ആരാണ്? അവർ ആരാണ്? അവന്റെ ശിഷ്യന്മാരെ ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ എന്റെ പിതാവും എന്റെ മാതാവും എന്റെ സഹോദരനും എന്റെ സഹോദരിയും മറ്റുമാകുന്നു. അത് അവരാകുന്നു. കുറശിങ്കൽ അവൻ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പക്കാരനായിരുന്ന ശിഷ്യൻ യോഹന്നാനോടും പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. മകനെ, ഇതാ നിന്റെ അമ്മ. നോക്കൂ, തന്നെത്താൻ ഒരിക്കലും അവളെ പ്രഖ്യാപിച്ചിരുന്നില്ല. അതവളുടെ മകനായിരുന്നില്ല, അത് ദൈവപുത്രനായിരുന്നു. അവൾ ഒരു ഗർഭാശയം മാത്രമായിരുന്നു. ഇന്നു രാവിലെ നേരം ഇതൊരു വീടാകുന്നു. ഇതൊരു സഭയല്ല, ക്രിസ്തു സഭ നിങ്ങളിലാകുന്നു. ആത്മാവുള്ള ജനങ്ങൾ ഇവിടെ ഇരിക്കുന്നു. സ്വർഗീയ സ്ഥാനങ്ങളിൽ ഒരുമിച്ചു കൂടി വന്നിരിക്കുന്നു. ഇത് ക്രിസ്തുവാകുന്നു. വീടല്ല, വീടെന്നത് ശരി തന്നെ, അത് അതിന്റെ ഉദ്ദേശത്തെ പൂർത്തീകരിക്കുന്നു. എന്നാൽ അത് യോഗം നടത്താനായി മാത്രം ഉപയോഗിക്കുന്നു. ജനങ്ങളുടെ ഇടയിൽ സ്വയം തിരിച്ചറിയിക്കാനായി അവൻ ഭൂമിയിലേക്ക് വരാൻ ഉപയോഗിച്ച ഒരു ഗർഭാശയം മാത്രമായിരുന്നു മറിയ. ഈ വീട് ദൈവത്തിന്റെ സഭ എന്നതിൽ കൂടുതലായി ഒന്നുമല്ലാത്തതുപോലെ അത് ദൈവത്തിന്റെ അമ്മയല്ല, അല്ല അത് അതിനായി ഉപയോഗിച്ചു എന്ന് മാത്രം. അതെ, അനേക സുഹൃത്തുക്കൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ജനങ്ങൾ മറിയേയും യോസഫിനെയും പോലെയുള്ള നല്ല ജനങ്ങൾ ചിന്തിക്കുന്നത് അവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരോടൊപ്പം ഉണ്ടെന്നാണ്. എന്നാൽ അന്ന് അവരായിരുന്നതുപോലെ തന്നെ അവർ ഇന്നുമായിരിക്കുന്നു, തെറ്റിദ്ധരിക്കുന്നു. അവൻ അവരോടൊപ്പം ഉണ്ടെന്ന് അവർ ധരിച്ചു, എന്നാൽ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. അവർ സ്നാനമേറ്റപ്പോൾ ജനങ്ങളിങ്ങനെ ചിന്തിക്കാനിടയുണ്ട്, ഓ ഞാൻ അവനെ സ്വീകരിച്ച് സ്നാനമേറ്റപ്പോൾ എനിക്കവനെ കിട്ടി. അതല്ല ഇത്. ആരുടെ ചെയ്ത ഒരു വചനം സ്വയം പ്രതിഫലിക്കുവോളം. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇപ്പോൾ പ്രകാശത്തെക്കുറിച്ച് എന്താണ്? ഞാൻ ഇരുളനെ കുറിച്ച് വളരെയധികം സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ സമയത്തിന്റെ പകുതി എടുത്തിരിക്കുന്നു. 11:30 ഇപ്പോൾ നമുക്കതിന്റെ മറുവശം തിരിക്കാം. ജനങ്ങളുടെ മേൽ കൂറിട്ടായിരിക്കുന്നു. ഇപ്പോൾ പ്രകാശത്തെപ്പറ്റി എന്താണ്? ജനങ്ങളുടെ മേൽ കൂറിട്ടായിരിക്കും എന്നവൻ പറഞ്ഞു. എന്നാൽ അവിടെ പ്രകാശവും ഉണ്ടായിരിക്കും. എഴുന്നേറ്റ് പ്രകാശിക്ക, പ്രകാശം വന്നിരിക്കുന്നു. അവിടെ ഇരുളും പ്രകാശവും ഉണ്ടായിരിക്കുന്നത് എങ്ങനെ? അത് വേർപെടേണ്ടതുണ്ട്. അതിനെ ഒരേ ഒരു കാര്യമേ വേർപെടുത്തൂ, പ്രത്യക്ഷമാക്കപ്പെട്ട വചനം വേർപെടുത്തുന്നു. അത് അതിനെ മറുവശത്തേക്ക് തള്ളിയിട്ട് ഇവിടെ ഭൂമിയിൽ ഇരുട്ടായിരുന്നു, എന്നാൽ പ്രത്യക്ഷമാക്കപ്പെട്ട ദൈവവചനം സൂര്യൻ അത് വചനം മൂലം അരുളി ചെയ്ത് അസ്തിത്വത്തിൽ വന്നപ്പോൾ ഇരുൾ മറുവശത്തേക്ക് ഓടി എന്നത് അത് തന്നെ കാണിക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. പ്രകാശത്തു നിന്നും ഇരുൾ സ്വയം വേർപെട്ടു പോകുന്നു. ഈ ഇരുളന്റെ നാഴികയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സഭ, അത് അതിൽ നമുക്ക് മണിക്കൂറുകളും നിൽക്കാനാകും. ജനങ്ങളുടെ മേൽ കൂറിരട്ടോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തിരുവഴുത്ത് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം ഞാൻ പറഞ്ഞു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ സഭയോട് പറയുകയാണ്, ശാലേം, ദൈവത്തിന്റെ സമാധാനം, സമാധാനം. ഓരോ സത്യബ്രായനും അവൻ മറ്റൊരുവനെ കണ്ടുമുട്ടുമ്പോൾ ശാലേം, മറ്റു വാക്കുകളിൽ സുപ്രഭാതം, ദൈവം നിങ്ങളോട് കൂടിയിരിക്കട്ടെ, ദൈവ സമാധാനം നിങ്ങളോട് കൂടിയിരിക്കട്ടെ. അതൊരു സുപ്രഭാതമായി. താങ്കൾക്ക് അങ്ങനെയുണ്ട്? ഇത് നേരം പുലരുകയാ സഭയെ, ഇത് ജനങ്ങളുടെ മേൽ കൂറിരട്ടാണ്. എന്നാൽ ഇത് സഭയ്ക്ക് സുപ്രഭാതമാകുന്നു. ക്രിസ്തു നമ്മുടെ ഇടയിൽ കാഴ്ചയിൽ വരുന്നു. ശാലേം, സമാധാനം. ഹല്ലേലൂയ. ശാലേം, നേരം പുലരുന്നതിന് തൊട്ട് മുമ്പ് ഇരുൾ ഇരുൾ ഉറച്ചിരിക്കുന്നത് നാം കാണുമ്പോൾ സൂര്യന്റെ വരവനെ പരിചയപ്പെടുത്താനായി ഉദയനക്ഷത്രം വിദൂരതയിൽ തൂങ്ങിക്കിടക്കുന്നു എന്ന് നാം അറിയുന്നു. അതപ്പോഴാണ് ഉദയനക്ഷത്രം തിളങ്ങുന്നത്. അത് രണ്ടിന്റെയും ഇടയിൽ ചന്ദ്രൻ പ്രകാശിക്കാനില്ലാതിരിക്കെ പ്രഭാതം കടന്നു വരുന്നതിന് തൊട്ട് മുമ്പാണ് ഏറ്റവും ഇരുളുണ്ടായിരിക്കുന്നത്. കൂരിരട്ട് കടന്നു വരുന്നത് പ്രഭാതമാകുന്നതിന് മുമ്പ് ഏറ്റവും കൂരിരുളുണ്ടാകുന്നു. എന്തുകൊണ്ടെന്നാൽ പ്രകാശം ഇരുളിനെ തള്ളുന്നു. എന്നാൽ ഉദയനക്ഷത്രം പുറത്തു വന്ന് പറയുന്നു, പ്രഭാതവന്ദനം ശാലേം. നമ്മുടെ ഇടയിലുള്ളത് അതവനാണ്. അവന്റെ വചനം തിരിച്ചറിയിച്ചിരിക്കുന്നു. ശാലേം, ആ മഹത്തായ ദിവസം പൊട്ടിവിടരാൻ പോകുന്നു. ആകാശത്തിനപ്പുറത്ത് അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ അവരുടെ വീട്ടിൽ ഒരുമിച്ച് കൂടുമ്പോൾ പ്രഭാതം നിത്യതയിലേക്ക് പൊട്ടിവിടർന്ന് പ്രകാശഭരിതവും മനോഹരവുമായിരിക്കും. വിദൂരതയിൽ ആ വിളിയുണ്ടാകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകും. നമ്മുടെ പേരുകൾ അവന്റെ പുസ്തകത്തിലുണ്ട്. നാം അവിടെ ഉണ്ടാകും. ശാലേം, പ്രഭാതബന്ധനം, നിങ്ങൾക്ക് സമാധാനം. പ്രകാശത്തുനിന്നും തന്നെത്താൻ ഇരുൾ വേർപെടുന്നു. ദൈവം അതിന് കാരണമായിട്ട് പ്രകാശം അത് ചെയ്യുന്നു. നോക്കൂ, ഇരുൾ ഒരുമിച്ച് കൂടി വരുവോളം പ്രകാശം തന്നെത്താൻ അപ്രകാരമുള്ള വിധത്തിൽ തള്ളുന്നു. അവർക്കത് സ്വീകരിക്കാനുള്ള ഒരവസരമുണ്ടായിട്ടും അവർ അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് സ്വയം ഘനീകൃതമാകുന്നു. സഭകളെ ഒരുമിച്ച് കൂട്ടി അവരത് ചെയ്യുന്നു. സഭകളുടെ സമിതിയെ, വിഗ്രഹാരാധന ഇരുട്ടിനെ ഏകീഭവിപ്പിച്ചുകൊണ്ട് അത് ചെയ്യുന്നു. അവരൊരാൾ മറ്റൊരാളുമായി തീർച്ചയായും വിയോജിക്കുമ്പോൾ തന്നെ അപ്പോഴും ജനങ്ങളുടെ മേൽ രാത്രി കടന്നു വരേണ്ടതിന് അവർക്ക് ഒരുമിച്ച് വരേണ്ടതുണ്ട്. യെശയ്യാവ് 60:1 പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്ക, പ്രകാശം നിന്നെ മേൽ വന്നിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്ക, പ്രകാശം നിന്നെ മേൽ വന്നിരിക്കുന്നു. വചനം പ്രകാശം വീണ്ടും സമർത്ഥിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പ്രകാശം വീണ്ടും സമർത്ഥിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസത്തെ അവന്റെ വാഗ്ദാനത്തിൽ അഥവാ ഈ കാലത്തേക്ക് നൽകിയിരുന്ന വചനത്തിൽ ദൈവം പ്രത്യക്ഷമായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. ഈ ദിവസത്തേക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളെ, സ്വയം യേശുവും പ്രവാചകന്മാരും പറഞ്ഞിരുന്ന ഈ വാഗ്ദാനങ്ങളെ നോക്കൂ. ഈ ദിവസം ദൈവം പണ്ട് ഭാഗം ഭാഗമായി, എബ്രായർ 1, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് അവന്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. കാണുന്നോ, മരുഭൂമിയിൽ തൂങ്ങിക്കിടന്നിരുന്ന മഹത്തായ പ്രകാശത്താൽ മോശെ മിസ്രായീമിനെ മറന്നു. മിസ്രായീമിനേക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയ ധനമെന്നണ്ണി. അതിനെ തന്നെ ശൗൽ ദമാസ്കസുകളുടെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ഒരു വലിയ വെളിച്ചം, അതേ പ്രകാശം, അതേ അഗ്നിസ്തംഭം അവന് മുന്നിൽ തൂങ്ങിക്കിടക്കുന്നു. ശൗൽ ഒരു എബ്രായനായിരിക്കെ അവനായിരുന്ന സ്ഥാനത്ത് ഒരാത്മാവിനെയോ അങ്ങനെയുള്ള ഒന്നിനെയോ ആരാധിക്കുകയോ അഥവാ അതിനെ കർത്താവെന്ന് വിളിക്കുകയോ ഇല്ല. അവൻ ചോദിച്ചു, കർത്താവേ, നീ ആരാണ്? അവൻ പറഞ്ഞു, ഞാൻ യേശുവാകുന്നു. യേശു പറഞ്ഞു, ഞാൻ ദൈവത്തിൽ വന്നു, ഞാൻ ദൈവത്തിലേക്ക് തിരികെ പോകുന്നു. അതേ പ്രകാശം തന്നെ വന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? പ്രത്യക്ഷമാക്കാനായി. ഈ ദിവസത്തെ പ്രത്യക്ഷമാക്കപ്പെട്ട പ്രകാശമായി അവൻ ഈ ദിവസത്തേക്ക് നൽകിയിരുന്ന വാഗ്ദാനത്തെ ജനങ്ങളെ അറിയിക്കാനായിട്ടാകുന്നു. ഇരുൾ കൂറിരട്ടായിരിക്കുന്നു. അവൻ വന്നപ്പോൾ അവൻ ആ ദിവസത്തിന്റെ പ്രകാശമായിരുന്നു. അവിടെ ഒരു മശിഹ വരണമായിരുന്നു. അവൻ വരുമെന്ന് ദൈവം പറഞ്ഞിരുന്ന അതേ വിധത്തിൽ തന്നെ കൃത്യമായും അവൻ വന്നു. അവൻ വന്നപ്പോൾ അവൻ എന്തായിരുന്നു? ആ ദിവസത്തിന്റെ പ്രകാശമായിരുന്നു. അവനെതിരായി ഇരുൾ അത്രയേറെ തള്ളി. അത് ശരിയല്ലേ? പ്രകാശം തുടർന്നും പ്രകാശിക്കേണ്ടതിന് അവൻ തന്റെ ജീവനെ നൽകി. ആ ദിവസത്തെ പ്രകാശം അവനായിരുന്നു. എന്നാൽ എന്താണ് അവൻ ആ ദിവസത്തെ പ്രകാശമായിരുന്നത്? എന്തുകൊണ്ടാണ്? ആരുളി ചെയ്തിരുന്നു, സമർത്ഥിക്കപ്പെട്ട വചനം അവനായിരുന്നു. പ്രത്യക്ഷനായി തീർന്നു. അതിലും കൂടുതലായിട്ടൊന്നുമില്ല. ഇരുണ്ട് നിഷ്പ്രഭമായി ശോകമുഖമായി പായൽ നിറഞ്ഞ് പ്രകാശമില്ലാതെ തന്ന ലോകത്തോട് ദൈവം പറഞ്ഞു. അവൻ പറഞ്ഞു, പ്രകാശമുണ്ടാകട്ടെ. വചനം പ്രത്യക്ഷമായി വരുവോളം അവിടെ പ്രകാശമുണ്ടായില്ല. പിന്നെ പ്രകാശമുണ്ടായി. അവൻ പറഞ്ഞു, ഒരു മശിഹ, ഒരു രക്ഷകൻ വരും. അവൻ വന്ന് ആ വാഗ്ദാനത്തെ പ്രകടമാക്കുവോളം അത് പ്രത്യക്ഷമായി വന്നിരുന്നില്ല. അവൻ ആ വാഗ്ദാനത്തെ സമർത്ഥിച്ചപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുവിൻ, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. അവർ പറഞ്ഞു, നീ എപ്പോൾ വന്നെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ. അവൻ പറഞ്ഞു, നിങ്ങൾ മോശയുടെ ശിഷ്യന്മാരായിരുന്നെങ്കിൽ എന്നെ അറിഞ്ഞിരുന്നേനെ. മോശ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. കാണുന്നു, ആ പ്രത്യക്ഷമാക്കൾ അവനായിരുന്നു. മോശയാൽ അരുളി ചെയ്ത വചനത്തിന് സമർത്ഥനം അവനായിരുന്നു. മാത്രമല്ല, നാം ഇപ്പോൾ ജീവിക്കുന്ന ഇന്ന് അവന്റെ വാഗ്ദത്ത വചനത്തെ തെളിയിക്കാനായി ഒരു സമർത്ഥനമെന്നോണം ദൈവം അരങ്ങൽ വന്നിരിക്കുന്നു. ആകയാൽ ഈ മണിക്ക് വന്ന പ്രകാശം അതാകുന്നു. അതുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് പ്രകാശിക്കാം. ഇന്ന് വീണ്ടും നമ്മുടെ മേൽ പ്രകാശം പ്രകാശിക്കുന്നു. ആ വചനം പ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. അതാകുന്നു പ്രകാശം. ഇന്നു രാവിലെ നേരം സൂര്യപ്രകാശം അവിടെ പുറമേ പ്രകാശിക്കുന്നത് പോലെയാണ്. അത് ദൈവത്തിന് അരുളി ചെയ്ത വചനമായി. അങ്ങനെ പ്രകാശം തരാൻ മറ്റൊന്നിനും കഴിയില്ല. മറ്റൊന്നിനും അപ്രകാരം ചെയ്യാനാകില്ല. ഏതൊരു കൃത്യ പ്രകാശത്തിനും ബൾബിനും അങ്ങനെയുള്ളതിനും മറ്റും കുറച്ച് പ്രകാശം നൽകാനാകും. എന്നാൽ അതൊരിക്കലും തോൽവിയടയില്ല. എന്തുകൊണ്ടെന്നാൽ അത് അരുളി ചെയ്ത ദൈവവചനത്താൽ പ്രത്യക്ഷമായതാകുന്നു. ചെറിയ വിഭാഗ്യസഭാ മതപ്രമാണങ്ങൾ ഒരു ബൾബിനെ പൊട്ടിക്കും, ഒരു ബൾബിനെ കെടുത്തുകയും, ഒരു ഫ്യൂസിനെ തട്ടിത്താഴിടുകയും അങ്ങനെയുള്ളത് മറ്റും ചെയ്യും. എന്നാൽ ദൈവത്തിന്റെ വചനം ഒരിക്കലും തോൽവിയടയില്ല. അതെപ്പോഴും അത് തന്നെയായിരിക്കും, എപ്പോഴും വചനമായിരിക്കും. ഞാൻ അല്പസമയം കൂടുതൽ എടുക്കുമോ എന്ന് ഞാൻ ശങ്കിക്കുന്നു. അതല്ല, അതോ മുന്നോട്ട് പോയി ഈ സന്ദേശം അവസാനിപ്പിക്കുന്നതോ അതല്ലേ നല്ലത്? ശരി, എഴുന്നേറ്റ് പ്രകാശിക്ക, പ്രകാശം നിന്റെ മേൽ വന്നിരിക്കുന്നു എന്ന ആ വചനം പ്രകാശം സമർത്ഥിച്ചിരിക്കുന്നു. ദൈവം ആയിരുന്നത് പോലെ ഒരേ ഒരു വഴി യേശുക്രിസ്തു അരുളി ചെയ്ത വചനത്തിന്റെ പ്രത്യക്ഷമാക്കലായി ആ സമയത്തിന്റെ പ്രകാശമായിരുന്നു. യോഹന്നാൻ സ്നാപകൻ ആ സമയത്തിന്റെ പ്രകാശമായിരുന്നു. യേശു പ്രകാശമാകുന്നതിന് മുമ്പുള്ള പ്രകാശം അവനായിരുന്നു. പ്രവാചകൻ യെശയ്യാവ് പറഞ്ഞു, മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദം, കർത്താവിന്റെ വഴി നിരപ്പാക്കുവിൻ, കർത്താവിന്റെ പാദം നിരപ്പാക്കുവിൻ. അത് ദൈവത്തിന്റെ അരുളി ചെയ്തിരുന്ന വചനമായിരുന്നു. അതവിടെ കിടന്നിരുന്നു, അതുവരെയും അതിലേക്ക് ജീവൻ വന്നിരുന്നില്ല. അവസാന പ്രവാചകനായ മലാഖി അത് സംഭവിക്കുന്നതിന് 400 വർഷം മുമ്പ് അത് പറഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, ഇതാ കർത്താവിന് വഴി ഒഴിക്കേണ്ടതിന് എനിക്ക് മുമ്പായി ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. ഇതാ വിഭാഗ്യസഭയെ കൂടാതെ, മതപ്രമാണത്തെ കൂടാതെ, തിരിച്ചറിയിക്കലില്ലാതെ ഇവിടെ മരുഭൂമിയിൽ നിന്നും ഒരുവൻ കടന്നു വരുന്നു. എന്നാൽ അവന്റെ പ്രകാശം അവനെ തിരിച്ചറിയിച്ചു, വചനം അവനെ തിരിച്ചറിയിച്ചു. അവർ ചോദിച്ചു, നീയാണോ മശിഹ? അവൻ പറഞ്ഞു, ഞാനല്ല, എന്നാൽ കർത്താവിന്റെ വഴിയൊരുക്കുവൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം ഞാനാകുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ അവന്റെ പ്രകാശത്തിൽ നടന്നിരുന്നു. അവൻ അല്പകാലത്തേക്ക് തിളക്കമേറിയതും പ്രകാശമേറിയതുമായ പ്രകാശമായിരുന്നു. എന്തുകൊണ്ടാണ്? വഴി തയ്യാറാക്കപ്പെടുമ്പോളും പിന്നെ അവന്റെ പ്രകാശം നീങ്ങിപ്പോയി. ബാപ്റ്റിസ്റ്റുകാരായ നിങ്ങൾക്ക് ആ പ്രകാശത്ത് നടക്കാൻ കഴിയില്ല. കാലത്തിന്റെ പ്രകാശം ഇതാകുന്നു, പ്രകാശം വന്നിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്ക, വചനം, പ്രകാശം, വചനം, പ്രത്യക്ഷമാക്കപ്പെട്ട ദൈവവചനം ഒരു പ്രകാശമായി തിരിച്ചറിയിക്കുന്നു. ഇപ്പോൾ നാം അഭിമുഖീകരിക്കാൻ പോകുന്ന പുതുവർഷത്തെ കുറിച്ച് എന്താണ്? ഇരുൾ നിന്നും വെളിച്ചത്തിലേക്ക്, ഇതിനിടയിലായി പ്രകാശം കടന്നു വന്ന് പരിചയപ്പെടുത്തുന്നതിനെ, ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ളതിനെ പറ്റി നമുക്ക് ഇനിയും കൂടുതൽ പറയാൻ കഴിയും. എന്നാൽ നാം ഇപ്പോൾ നേരെ പുതുവർഷത്തിലേക്ക് കടക്കുകയാണ്. ശരി, പുതിയ വർഷം, പുതുവർഷം, അതിനെ കുറിച്ച് എന്താണ്? പുതിയ പ്രതീക്ഷ കൊണ്ടുവരുന്നു. നാം ഒരു വർഷം കൂടി അടുത്തായിരിക്കുന്നു. നാം ഇന്നലെയേക്കാൾ ഒരു ദിവസം കൂടി അടുത്തായിരിക്കുന്നു. ഞാൻ തുടങ്ങിയിരുന്നതെന്നും നാം ഒരു മണിക്കൂർ അടുത്തായിരിക്കുന്നു. 11:15 ഇപ്പോൾ അത് 12 15 ശേഷിക്കുന്നു. നാം ഒരു മണിക്കൂർ അടുത്തായിരിക്കുന്നു. നാം പിന്നിലേക്ക് നോക്കുന്നില്ല, നാം മുന്നിലേക്ക് നോക്കുന്നു. കാണുന്നു? ഓ അതെ സാർ, പുതുവർഷമെന്നാൽ ഒരു പുതിയ താളുമറിക്കുന്നതല്ല. അല്ല, ഒരു രാവിലെ നേരത്തെ ഒരു മനുഷ്യൻ ചെയ്തതുപോലെ. ഞാനത് കേട്ടതാണ്. ഒരു മനുഷ്യൻ നേരം പുലർന്നപ്പോൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി, പേപ്പർ എടുത്തു, തിരികെ വന്നു, ഇരുന്ന് തന്റെ കാല് ദിവാന്റെ പുറത്തേക്ക് എടുത്തുവച്ച് തന്റെ കണ്ണട ധരിച്ചു, പേപ്പർ വായിക്കാൻ തുടങ്ങി. അവന്റെ ഭാര്യ പ്രഭാത ഭക്ഷണം എടുക്കാനായി പോയി. അവൾ ചോദിച്ചു, ജോൺ, പുതുതായി എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞു, ഇല്ല, അതേ പഴയ കാര്യം തന്നെ. ആളുകൾ മാറിയിട്ടുണ്ട്. അതെ, അത് ശരിയാണ്. കൊലപാതകം, ആരൊക്കെയോ ചെയ്ത ബലാത്സംഗങ്ങളും അങ്ങനെയുള്ളതും തന്നെ. നോക്കൂ, സത്യമാണ്. ഒരു പുതിയ താളം തുറക്കുന്നതല്ല, അത് വചനത്തിലേക്ക് തിരിക്കുന്നതാണ്. ഇന്നത്തേക്ക് ഏത് വചനമാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നോക്കുക. ദിവസത്തിൽ ഏത് തരത്തിലുള്ള പ്രകാശമാണ് ഇന്നായിരിക്കേണ്ടത്? ഈ വർഷം നാം എന്തു ചെയ്യേണ്ടതുണ്ടെന്നാൽ, നമ്മുടെ മതപ്രമാണങ്ങളിലേക്ക് തിരികെ പോവുകയോ നമ്മുടെ പഴയ വിഭാഗ്യസഭകളിലേക്ക് തിരികെ പോവുകയല്ല ചെയ്യേണ്ടത്. പഴയ വിഭാഗ്യസഭകളിലേക്ക് തിരികെ പോവുകയല്ല, വചനത്തിലേക്ക് തിരിക്കുക. ഇന്ന് ഏത് വിധത്തിലെ പ്രകാശമാണ് പ്രകാശിക്കേണ്ടത്? ഓ സഭയെ, വചനത്തിലേക്ക് തിരിക്കൂ, വചനത്തിലേക്ക് തിരികെ കടക്കുക. ശരിയായ സ്വിച്ചിന് ജലിപ്പിക്കൂ. നോക്കൂ, കൃത്രിമമായ മനുഷ്യനിർമ്മിത ഇലക്ട്രിക് ലൈറ്റിന് ചുറ്റും പ്രഹരിക്കുന്നത് നിർത്തൂ. അവന്റെ വചനത്തിലേക്ക് തിരിച്ച് ഇന്നത്തേക്കുള്ള വാഗ്ദാനത്തെ നോക്കൂ. പിന്നെ എന്തു വാഗ്ദാനമുള്ളതെന്ന് കാണുകയും അതിന്റെ തിരിച്ചറിയിക്കലിനെ ശ്രദ്ധിക്കുകയും ചെയ്യൂ. അത് സമർത്ഥിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പ്രകാശത്തിലാണോ അല്ലയോ എന്ന് നിങ്ങൾക്കറിയാനാകും. വാഗ്ദാനം എന്താണെന്ന് കാണൂ. പേജുകളെ മാറ്റുന്നതിനാലോ അതല്ല, കലണ്ടറുകളെ മാറ്റുന്നതിനാലോ സ്വയം മാറുന്നില്ല. വളരെയേറെ പേർ പറയും, അതേ പഴയ വർഷം കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോൾ പഴയ ഡിസംബറിന്റെ കലണ്ടറിനെ ദൂരത്തെറിയൂ, മറ്റേതിനെ പുതുവർഷത്തിനിടൂ. അതാണ് അവർക്ക് പുതുവർഷമെന്നാൽ അർത്ഥമാക്കുന്നത്. എനിക്കോ ഇന്നത്തേക്ക് എന്തു വാഗ്ദം ചെയ്തിരിക്കുന്നു എന്ന് കാണാൻ ആഗ്രഹമുണ്ട്. സമയത്തിന്റെ പ്രകാശം എന്താണെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ എനിക്ക് അതിലെ കടന്നു ചെല്ലാൻ കഴിയും. ഞാൻ എവിടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആയിരിക്കുന്നത് ഏത് കാലത്തിലാണ്? ഞാൻ യാത്രയുടെ എത്ര ഉയരം എത്തിയിരിക്കുന്നു? പൗലോസ് പറഞ്ഞതുപോലെ നിന്നുകൊണ്ട് അത് വീണ്ടും എനിക്ക് ഉദ്ധരിക്കാൻ കഴിയും. സമയം മുഴുവനും നീങ്ങിപ്പോയിട്ട് യേശു വരുമ്പോൾ നിത്യത്തിലേക്ക് കടക്കാനായി തിരിച്ചറിയിക്കലിനെ പൂർത്തീകരിക്കാൻ പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്കോടുന്നു. ദാവീദ് ചെയ്തതുപോലെ ചെയ്യൂ. നിങ്ങളുടെ ഭാവി അവന്റെ കൈകളിലിടൂ, മറ്റൊന്നിലേക്ക് നോക്കരുത്. നിങ്ങളിടൂ. ഇവിടെ ദാവീദ് പറയുന്നത് അവൻ പറയുന്നു പറയുന്നത് എന്റെ ആയുഷ്കാലം അവന്റെ കൈകളിലാകുന്നു. നിങ്ങൾ ഇവിടെ സങ്കീർത്തനത്തിൽ ആദ്യം ഇവിടെ എഴുതിയിരിക്കുന്നു 62 നോക്കൂ. എന്റെ ആയുഷ്കാലം അവന്റെ കൈകളിലാകുന്നു. അവൻ എന്റെ പാറയാകുന്നു. എന്താണവൻ? അവൻ എനിക്ക് വെളിപ്പെടുത്തി. അവൻ സത്യം എനിക്ക് വെളിപ്പെടുത്തി. എന്റെ ആയുഷ്കാലം അവന്റെ കൈകളിലിരിക്കുന്നു. ആമേൻ. ഓ എന്റെ, അവിടെയാണ് നിങ്ങൾ. എന്റെ ആയുഷ്കാലം അവനുള്ളതാകുന്നു. ഞാൻ അവന്റേതാകുന്നു. അവൻ സമയം പിടിച്ചിരിക്കുന്നതിനാൽ ഞാൻ അവന്റെ കൈകളിലാകുന്നു. ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നെനിക്കറിയില്ല. എന്നാൽ ഭാവി അവൻ പിടിച്ചിരിക്കുന്നു എന്നെനിക്കറിയാം. അതുകൊണ്ട് ഭാവി പിടിച്ചിരിക്കുന്ന ആ ഒരുവൻ എന്നെ പിടിച്ചിരിക്കുന്നു. ഇന്ന് എന്തിനാണ് പുതുവർഷത്തേക്ക് ഞാൻ ഇതും അതും മറ്റേത് സ്ഥാപിക്കാൻ ശ്രമിക്കേണ്ടത്? എന്നെ സ്വയം അവന്റെ കൈകളിൽ സമർപ്പിച്ചുകൊണ്ട് എന്റെ ഭാവി എന്താണെന്ന് ദൈവം അറിയുന്നതിനാൽ ഞാൻ ദാവി നടന്നതുപോലെ നടക്കുന്നു. എന്റെ സമയം അവന്റെ കൈകളിലാകുന്നു. ഭാവി ദൈവം പിടിച്ചിരിക്കുന്നു എന്നറിയുന്നു. ഭാവി എന്തായിരുന്നു എന്ന് ദാവീദിന് അറിയില്ലായിരുന്നു. ഭാവി ദൈവം പിടിച്ചിരിക്കുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. ഭാവി എന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് ആർക്കും തന്നെ അറിയില്ല. എന്നാൽ ഭാവി അവൻ പിടിച്ചിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ക്ഷമ, ക്ഷമ. നമ്മിൽ ചിലർ കടന്നിട്ട് നമ്മിൽ ചിലർ വളരെ ധൃതിയിലേക്ക് കടക്കുന്നു. വളരെ നല്ല മനുഷ്യരും അത് ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വളരെ വളരെ ധൃതിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നോക്കൂ. അത് നിങ്ങൾ തന്നെ സ്വയം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സേവകന്മാരായ സഹോദരന്മാർ, ഈ ടേപ്പ് കേൾക്കുന്നവരായ നിങ്ങൾ, ഞാൻ എവിടെ നിന്നാണ് സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാം. ഇവിടെ ഇരിക്കുന്ന ഈ ചെറിയ കൂട്ടരോട് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള മനുഷ്യരോടും ഞാൻ സംസാരിക്കുകയാണ്. അക്ഷമരായി അനേക മനുഷ്യർ പുറപ്പെട്ടു പോകുന്നു. എന്നാൽ സമയമെടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും നിങ്ങൾ നിങ്ങളാൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. കർത്താവിനായി കാത്തിരിക്കുക. ക്ഷമ എന്നത് സദ്ഗുണമാണ്. നിങ്ങൾക്ക് ക്ഷമ ഉണ്ടായിരിക്കുമെങ്കിൽ അത് സദ്ഗുണമാകുന്നു. നിങ്ങൾക്ക് സദ്ഗുണമായി അതുണ്ടെങ്കിൽ കർത്താവിനായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കർത്താവിന് മുന്നേ പോകാൻ ശ്രമിക്കുന്നവരല്ല. കർത്താവേ, ഞാനിത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് മഹത്വം ഞാൻ എന്ന് കർത്താവിനോട് പറയാൻ ശ്രമിക്കുന്നവരല്ല. അത് ചെയ്യരുത്. കർത്താവിനായി കാത്തിരിക്കുക. ബൈബിൾ ഇങ്ങനെ പറയുന്നു, കർത്താവിനായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. തന്റെ രക്ഷകൻ വരുന്നു എന്ന വാഗ്ദത്തം നിവൃത്തീകരിക്കാൻ ദൈവം ആയിരക്കണക്കിന് വർഷങ്ങളെടുത്തു. എന്നാൽ ഓർക്കൂ, അവനത് എല്ലാ സമയത്തും അതെപ്പോഴാണ് വരുന്നതെന്നറിഞ്ഞിരുന്നു. അവിടെ അനേക ജനങ്ങൾ എഴുന്നേറ്റ് മശീഹാക്കളാക്കാൻ ശ്രമിച്ചു. അനേക സഭകൾ മശീഹാക്കളെ ഉത്പാദിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ദൈവം തന്റെ മശീഹാക്കളുടെ സമയത്തെ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അവനൊരു ധൃതിയിലുമായിരുന്നില്ല. കാണുന്നോ? കൂടാതെ ഈ സമയത്തും അവൻ അനേക വിധത്തിലെ മശീഹാക്കളെ കാണിച്ചു. അവൻ ആദ്യത്തെയും അവസാനത്തെയും ആദാമിനെയും ആദാം തുടങ്ങി മശിഹ വരെ എപ്പോഴും കാണിച്ചിരുന്നു. അവരിൽ ഒരുവൻ ലോകത്തുനിന്നും മറ്റവൻ സ്വർഗത്തുനിന്നും ആയിരുന്നു. ഒരു മണ്മയം മറ്റൊന്ന് സ്വർഗീയം. ഒന്ന് സ്വർഗത്തു നിന്നും ഇറങ്ങി വന്ന് മറ്റേത് മണ്ണിൽ നിന്നും വന്നു. എന്നാൽ ഒരു മശിഹായെ വാഗ്ദത്തം ചെയ്തിരുന്നു. അതിനെ നിവൃത്തീകരിക്കാനായി അവൻ ആയിരക്കണക്കിന് വർഷങ്ങളെടുത്തു. അവൻ എന്തായിരുന്നു എന്ന് കൃത്യമായും യോസഫിൽ കാണിച്ചിരുന്നു. യോസഫ് അവനെ ചിത്രീകരിച്ചിരുന്നു. ദാവീദ് അവനെ ചിത്രീകരിച്ചിരുന്നു. ദാവീദ് ഒരു നിരസിക്കപ്പെട്ട രാജാവായിരുന്നു. മലയുടെ മുകളിലേക്ക് കയറി തിരികരിശിലേക്ക് നോക്കി ഒരു നിരസിക്കപ്പെട്ട രാജാവായി കരഞ്ഞു. അത് ദാവീദിലായിരുന്ന യേശുവായിരുന്നു. 800 യെരൂശലേമിൽ ഒരു നിരസിക്കപ്പെട്ട രാജാവായി നിന്നുകൊണ്ട് പറഞ്ഞു, യെരൂശലേമേ യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നിങ്ങൾക്കോ മനസ്സായില്ല. ഗോത്രപിതാക്കന്മാരായ അവന്റെ സഹോദരന്മാരുടെ ഇടയിൽ ജനിച്ച ജോസഫിനെ നോക്കൂ. അവസാനത്തുള്ളവനെ അല്ല, അവസാനത്തവന്റെ തൊട്ട് മുമ്പുള്ളവനെ. അവസാനത്തുള്ളവൻ ബെഞ്ചമിനായിരുന്നു. അവസാനത്തതിന്റെ തൊട്ട് മുമ്പ് നോക്കൂ, അതിന്റെ തൊട്ട് മുമ്പുള്ളത്. അവന്റെ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടു. അവന്റെ സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടു. അവനൊരാത്മീയ മനുഷ്യനായിരുന്നതിനാൽ അവൻ വെറുക്കപ്പെട്ടു. അവന് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിയുകയും അവ കൃത്യമായും ശരിയായിരിക്കെ ചെയ്തിരുന്നു. അവന് ദർശനങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പറയാൻ കഴിയുമായിരുന്നു. അവർ അവനെ വെറുത്തിരുന്നു. അവനെ 30 വെള്ളിക്കാശിന് വേണ്ടി വിറ്റു. അവർ യേശുവിനെ വെറുത്തതുകൊണ്ടാണ്. അവൻ വചനമായിരുന്നതിനാൽ അവർ അവനെ ബേൽസെബൂബ് എന്ന് വിളിച്ചു. വചനത്തിന് ഹൃദയത്തിലുള്ള വിചാരങ്ങളെ വെളിപ്പെടുത്താൻ കഴിയുമായിരുന്നു. അവർ അവനെ വെറുത്തിരുന്നു. അവർ അവനെ 30 വെള്ളിക്കാശിന് വിറ്റുകളഞ്ഞു. യോസഫ് മരിച്ചിരിക്കുമെന്ന് രൂപിച്ചിട്ട് അവനൊരു കുഴിയിലെറിയപ്പെട്ടു. അവന്റെ മരണത്തെ തിരിച്ചറിയിക്കാനായി അവൻ ധരിച്ചിരുന്ന നിലയെങ്കിൽ യേശു രക്തം പുരണ്ട വസ്ത്രം കുരിശിൽ നിന്നെടുത്തതുപോലെ അവൻ രക്തം പുരണ്ട കോട്ട് അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. എന്നാൽ ദൈവം യോസഫിനോട് ചെയ്തെന്താണ്? അവൻ അവനെ കുഴിയിൽ നിന്നും പുറത്തെടുത്തു. അവനെ ഫറവോന്റെ വലതുഭാഗത്തിരുത്തി. യോസഫിനെ കാണാതെ ആർക്കും തന്നെ ഫറവോനെ കാണാൻ സാധിക്കില്ലായിരുന്നു. യോസഫ് കൊട്ടാരം വിട്ടു പോകുമ്പോൾ കാഹളം മുഴക്കുകയും വിളംബരം മുന്നിൽ പോവുകയും ചെയ്യും. യോസഫ് വരുന്നു, എല്ലാ മുഴങ്കാലും മടക്കുവിൻ. അതേ കാര്യം തന്നെ യേശുവും. അവൻ മരിച്ചിരിക്കണമെന്ന് നിരൂപിച്ച് അവനെ കുഴിയിൽ നിന്നുമെടുത്ത് ഉയർപ്പിച്ച് മഹിമയുടെ വലതുഭാഗത്തിരുത്തി. പിതാവിൽ നിന്നുള്ള ഏകജാതനല്ലാതെ ആരും ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല. അവൻ അവിടം വിട്ട് വരുമ്പോൾ കാഹളം ധ്വനിക്കും, സകല മുഴങ്കാലും മടങ്ങും, ഓരോ നാവും ഏറ്റുപറയും. നോക്കൂ, അവൻ സമൃദ്ധിയുടെ പ്രഭുവാകുന്നു. അന്ന് മിസ്രായീം എന്തു ചെയ്തു നോക്കൂ, ഒരു വരൾച്ച കടന്നു വന്നപ്പോൾ അത് മുഴുവൻ ലോകത്തെ രക്ഷിച്ചു. അതുകൊണ്ട് മനുഷ്യപുത്രന്റെ വരവെങ്കിലും അപ്രകാരം തന്നെയായിരിക്കും. ആ മുഴങ്കാലം അവനാകുന്ന വ്യക്തിയിലേക്ക് ഓരോ മുഴങ്കാലും മടങ്ങുകയും ഓരോ നാവും ഏറ്റുപറയുകയും ചെയ്യും. അവൻ സകലതും മാതൃകകളാണ് കാണിച്ചിരുന്നത്. എന്നാൽ അവനെപ്പോൾ വരുമെന്ന് കൃത്യമായി ദൈവം അറിഞ്ഞിരുന്നു. അവനെപ്പോൾ വരുമെന്ന് അവൻ അറിയുന്നു. അതിനു മുമ്പായി അവർക്ക് എത്രയുണ്ടായാലും അവൻ അവന്റെ മശിഹ ഉണ്ടായിരിക്കും. വരുന്നത് എന്തായിരുന്നു എന്ന് അവൻ അതിനെ മാതൃകകളിൽ കാണിച്ചിരുന്നു. എന്തു കടന്നു വരുമെന്ന് അവൻ 7 സഭാകാലങ്ങളെ പോലെ നമുക്ക് കൃത്യമായും കാണിച്ചു തന്നു. അതിന് വെളിപ്പാടിന് ലോകത്തെ കാണിക്കാൻ എന്തു വരാൻ പോകുന്നു എന്നവൻ ആ പ്രകാശത്തെ മുകളിൽ വെച്ചുകൊണ്ട് കൃത്യമായും അവൻ നമുക്ക് കാണിച്ചു തന്നിരുന്നു. ആ കാലങ്ങളിലായിരുന്നു 7 ദൂതന്മാരെ വെളിപ്പെടുത്താനായി അവൻ 7 ദൂതന്മാരെ അയക്കുകയും അയഞ്ഞു തുമ്പുകളെ കാണിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ ദൂതൻ കടന്നു വന്ന് ലൂതർ വിട്ടുകളഞ്ഞതിനെയും എസ്ലി വിട്ടുകളഞ്ഞതിനെയും പെന്തക്കോസ്ത് വിട്ടുകളഞ്ഞതിനെയും അത് മുഴുവൻ അവിടെ പ്രതിസ്ഥാനം ചെയ്തിരുന്നത് വെളിപ്പെടുത്തി. മാത്രമല്ല, ഓരോ മാതൃകയിലും നിഴലിലും മഹാനായ ശാലയും യഹോവ JVHU കാണുന്നു. കൃത്യമായും അതിനെ ആകാശങ്ങളിൽ നിൽക്കുകയും ക്യാമറക്കണ്ണ് അതിന്റെ ഒരു ചിത്രമെടുക്കുകയും ചെയ്തിരിക്കുന്നു. അവിടെയുണ്ട്, കാണുന്നു. കർത്താവിന് നന്ദി. ശാലയും സമാധാനം, തളർന്നു പോകരുത്. യേശു ഇവിടെയുണ്ട്. അവന്റെ മഹത്തായ പ്രകാശം, അതേ അവന്റെ വചനം, മഹത്തായ മർമ്മം നമ്മിലേക്ക് വന്നിരിക്കുകയും നാം അതിനായി നന്ദിയുള്ളവരുമാകുന്നു. ഇന്നിവിടെ അവൻ സ്വയം പ്രത്യക്ഷമാക്കിക്കൊണ്ട് അന്ന് അവൻ ചെയ്തിരുന്ന പോലെ തന്നെ അതേ വിധത്തിൽ തന്നെ ചെയ്യുന്നു, അതേ കാര്യങ്ങളെ തന്നെ ചെയ്യുന്നു. നാം അവന്റെ സൃഷ്ടികളാകുന്നു. അവൻ നിത്യതയുടെ ദൈവമാകുന്നു. നാം നമ്മെ തന്നെ തള്ളാൻ ശ്രമിക്കുകയും നാം വ്യത്യസ്തമായി എന്തോന്നാകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഓ, ഇത് ചെയ്യേണ്ടതുണ്ട്, ഓർക്കൂ. അതിനെക്കുറിച്ചെല്ലാം അവൻ അറിയുന്നു. എങ്ങനെയും അത് സംഭവിക്കാൻ പോകുന്നു. അവൻ അത് ചെയ്യട്ടെ. നിങ്ങളെ അവന് സമർപ്പിക്കുക മാത്രം ചെയ്യുക. നിങ്ങൾ വിശേഷ അവകാശമുള്ളവരായി ഈ ദിവസത്തെ കാണാൻ നിങ്ങളുടെ കണ്ണുകൾ തുറന്നു വന്നിരിക്കുന്നു എന്നറിഞ്ഞിട്ട് മുകളിലേക്ക് നോക്കി കർത്താവിനെ ആനന്ദത്തിൽ ശോഭിക്കുക. ഭാവിക്കായി അവനിൽ ആശ്രയിക്കുക. കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ അവന്റെ വചനം സമർപ്പിക്കപ്പെട്ടതായി നിങ്ങൾ കണ്ടിരുന്നു. കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ അവന്റെ വചനത്തെ സമർപ്പിക്കുകയും നാം ജീവിക്കുന്ന ഈ മണിക്കൂറിലേതുപോലെ കൃത്യമായും ചെയ്തു. 7-ാം സഭാകാലത്തെ സന്ദേശം പോലെ സകലതും കൃത്യമായി ആകാശത്തിനും ഭൂമിയിലും രണ്ടിടത്തും അതിനെ ചെയ്തു. ചരകി പോകാത്ത വിധം 3 വിധത്തിലും ചെയ്യട്ട്. ഓർക്കൂ, അവൻ വീണ്ടും വരുമെന്നും വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ആ വചനം ഒരു സമർത്ഥനമായിരിക്കും. ദൈവത്തിന്റെ വചനം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. 2000 വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷവും അവൻ നിശ്ചയിച്ചിരുന്ന സമയത്ത് തന്നെ വന്നെത്തും. ക്ഷീണിച്ചു പോകരുത്, അവൻ ഇവിടെ ഉണ്ടായിരിക്കും. ഓരോ കാലത്തിലേക്കും അവനോട് സമർപ്പിക്കപ്പെട്ട വചനമുണ്ടായിരുന്നതുപോലെ സഭാകാലങ്ങളും അതേ കാര്യം തന്നെ കാണിക്കുകയും 7-ാം സന്ദേശത്താലും മറ്റും നമ്മുടെ കർത്താവിനെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം അത് വെളിപ്പെടുത്തി പ്രത്യക്ഷമാക്കി അത് തെളിയിച്ചു. ഇന്ന് നമ്മുടെ ഇടയിൽ ഇവിടെ അവനെ സ്വയം നമ്മോടൊപ്പം തെളിയിച്ചും അവന്റെ വചനം ഒരു സമർത്ഥനവുമായിരുന്നു. അങ്ങനെ തന്നെ അവൻ ചെയ്യും. 1000 ആണ്ട് വാഴ്ചക്കാലമുണ്ടാകും. അവിടെ വൃദ്ധന്മാരെല്ലാം എന്നേക്കും യൗവനക്കാരായിത്തീരും. രോഗമെല്ലാം മാഞ്ഞു പോകുകയും ഒരിക്കലും മരണമുണ്ടായിരിക്കുകയുമില്ല. അവർ വീടുകൾ പണിയും, അവർ അതിൽ പാർക്കും, അവർ മുന്തിരിത്തോട്ടങ്ങൾ നട്ടുവളർത്തുകയും അതിന്റെ ഫലം തിന്നുകയും ചെയ്യും. അവർ നടുക, മറ്റൊരു അതിന്റെ ഫലം അനുഭവിക്ക എന്ന് വരികയില്ല. അവന്റെ മകൻ അതെടുക്കും, അവന്റെ മകൻ അവന്റേത് കൊണ്ട് ഉപജീവിക്കും. മറ്റൊരുത്തൻ തിന്നാനായി അവൻ നടുകയില്ല, അത് മറ്റാരെങ്കിലും എടുത്താൽ മരിച്ചുപോകും. എന്നാൽ അവൻ അവിടെ ജീവിച്ചിരിക്കും. ആമേൻ. ചെന്നായും ചെമ്മരിയാടും ഒരുമിച്ചുമയും സിംഹം കാളയെ പോലെ വയ്ക്കോൽ തിന്നും. അവയെ ഒരു കുഞ്ഞു ചുറ്റണം നടത്തും. അവിടെ അവിടെ നിരപരാധിത്വം ഉണ്ടായിരിക്കും. അവിടെ 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 മുറിവേൽപ്പിക്കുന്ന ഒന്നും ഉണ്ടായിരിക്കില്ല. നാം ഇപ്പോൾ ആയിരിക്കുന്നതും അനശ്വരനായ ദൈവപുത്രനുടെ മഹത്വമേറിയ ഛായയിലേക്ക് മാറ്റപ്പെടും. വർഷങ്ങൾ അവനെ തൊടുകയില്ല. വയസ്സിനവനെ ഒരിക്കലും ഒന്നും ചെയ്യാനാകില്ല. അവൻ ദൈവത്തിന്റെ അനശ്വരനായ പുത്രനാകുന്നു. അങ്ങനെ നാം ഇപ്പോൾ അവസാന കാലത്തായിരിക്കുന്നു. നാം സന്ധിസ്ഥാനത്തായിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം സമ്പൂർണമായി തിരിച്ചറിയിച്ചതുപോലെ അത് വീണ്ടും തിരിച്ചറിയിക്കും. ഇപ്പോൾ ഭാവി അത് പിടിച്ചിരിക്കുന്നു. അവനെപ്പോൾ വരുമെന്ന് ഞാൻ എങ്ങനെ അറിയും? അവൻ വരുന്നത് എപ്പോഴാണ് എനിക്കറിയില്ല. എന്നാൽ അവൻ ഇവിടെ ഉണ്ടായിരിക്കും, അത് ശരിയാണ്. ഇങ്ങനെയും ഇങ്ങനെയും അവൻ ചെയ്യുന്നത് എപ്പോഴാണ്? ഭൂമിയിൽ നിന്നും ശാപം നീങ്ങിപ്പോകുന്ന എപ്പോഴാണ്? ദൈവ സ്നേഹത്തിന് അനുഗ്രഹീത പ്രതിഫലനം എപ്പോഴായിരിക്കും? വൃക്ഷങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് തിളങ്ങുകയും പൂക്കളും മറ്റുമായിട്ട് അവ അനശ്വരമായി വളരുന്നത് എപ്പോഴാണ്? എനിക്കറിയില്ല. എന്നാൽ അവ ഉണ്ടാകും. ജീവിച്ചിരിക്കാനുള്ള ആഗ്രഹവുമായി മനുഷ്യരുടെ ഹൃദയങ്ങളിൽ പ്രതിഫലനം. ആശുപത്രികളും ഡോക്ടർമാരും ഓപ്പറേഷനുകളും കരച്ചിലും നിലവിളിയും അവസാനിച്ചിട്ട് ആയിരം വർഷക്കാലവും യേശുവുമായിട്ട് വാഴുന്ന ഒരു മഹത്തായ ശാലയും എപ്പോഴായിരിക്കും? അതെപ്പോഴായിരിക്കും? എനിക്കറിയില്ല. അതിവിടെ ഉണ്ടായിരിക്കും എന്നവൻ പറഞ്ഞു. അതവൻ എങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നെനിക്കറിയില്ല. എന്നാൽ അവന്റെ അരുളി ചെയ്ത വചനം ഒരു സമർത്ഥനമായി തീർന്നിട്ട് നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ അവന്റെ ചിറകിന്മേൽ ഉദിക്കും. രോഗശാന്തി നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ആർക്കോ സുഖമില്ലാതിരുന്നിട്ട് രോഗം അവരിൽ നിന്നും മാറിപ്പോയി എന്നതുപോലെ ശാരീരികമായ ഭാഗമായിരിക്കില്ല. അതാണ് ഒരു മാതൃകയായി അവനിപ്പോൾ ചെയ്യുന്നത്. എന്നാൽ സൃഷ്ടി മുഴുവനും മാറ്റപ്പെടും. ഈ നശ്വരം അനശ്വരതയെടുക്കും. ഈ പ്രായമായ മനസ്സ് ചെറുപ്പത്തിലേക്ക് ചാടും. ആമേൻ. അതെ, അതെങ്ങനെയായിരിക്കും? എനിക്കറിയില്ല. എന്നാൽ അതവിടെ ഉണ്ടാകും. സ്വയം എനിക്ക് തന്നെ പ്രായമേറിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷം ഏപ്രിൽ 6 കാണാൻ കർത്താവിന് അനുവദിച്ചാൽ എനിക്ക് 55 വയസ്സായി. ഞാൻ വൃദ്ധനായ മനുഷ്യനായി തീരും. എന്നാൽ ഞാൻ നോക്കുന്നില്ല. ഞാൻ തിരികെ വീണ്ടും ഒരു ബാലനത്തിനാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഏതുദ്ദേശത്തിനായി വന്നുവോ വിദൂരതയിലെ ആ പരമവിളിക്കായി ഞാൻ തള്ളാൻ ആഗ്രഹിക്കുന്നു. അവന്റെ ഈ സന്ദേശം വിളംബരം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് എനിക്ക് 22 വയസ്സ് പ്രായമുണ്ടായിരുന്നു മുതൽ ഏകദേശം 30 ചില വർഷങ്ങളായി ഇപ്പോഴും ഞാൻ ഇടിസ്കിന് പുറകിൽ നിൽക്കുന്നു. എന്റെ ശക്തിയുടെ ഓരോ ഔൺസും ഞാൻ അതിലേക്കിടുന്നു. എന്റെ തോളുകൾ കൂനുകയും എന്റെ മുടി നരയ്ക്കുകയും ചെയ്തിട്ട് തെറ്റിപ്പിരിഞ്ഞാലും ഞാൻ അതിലേക്ക് തിരിഞ്ഞു നോക്കില്ല. അതിനവിടെ വീണ്ടും വരേണ്ടതുണ്ട്. ഞാൻ വിദൂരതയിലേക്ക് ഒരു പ്രഭാതം പൊട്ടിവിടെ നോക്കി അവിടെ ഒരു സമർത്ഥിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നു. നിന്റെ തലയിലെ ഒരു രോമവും നശിച്ചുപോകില്ല. ഞാൻ അതിനെ അവസാന നാൾ കളിയോർപ്പിക്കും. അവനതെങ്ങനെ ചെയ്യാൻ പോകുന്നു എനിക്കറിയില്ല. എന്നാൽ ഞാൻ ആശ വയ്ക്കുന്ന പുതുവർഷം അത് പിടിച്ചിരിക്കുന്നു എന്നെനിക്കറിയില്ല. എന്നാൽ അവനത് പിടിച്ചിരിക്കുന്നു എന്നെനിക്കറിയാം. എനിക്കുള്ള പുതുവർഷ പ്രതീക്ഷ അതാകുന്നു. അവൻ വരുന്നെങ്കിൽ ആമേൻ. അവൻ വരുന്നില്ലെങ്കിൽ അവൻ എന്നെ ശേഷിപ്പിച്ചാൽ ഞാൻ അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഭാവിയെ ഞാൻ അവന് സമർപ്പിക്കുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അതിനെ അവന് സമർപ്പിക്കുന്നു. അവന്റെ വചനം സമർത്ഥിക്കപ്പെട്ട ഒന്നായി നിങ്ങൾ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത് ചെയ്യാൻ പോകുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അവന്റെ വചനം. നിങ്ങൾ ചോദിക്കും, ബ്രദർ ബ്രഹാം, നിങ്ങൾക്കത് കിട്ടിയതെങ്ങനെ? അതെ, ഇവിടെ ഞാൻ നിങ്ങൾക്ക് ചില ചിന്തകളെ തരട്ടെ. ഒരു നിമിഷം. സ്വരലയം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. അതൊരു രാഗമാണ്, അതൊരു നാടകമാണ്. നോക്കൂ, അവരത് അഭിനയിക്കുന്നു. ഇപ്പോൾ കൊച്ചുകുട്ടികളായ നിങ്ങൾ, അതിനാൽ നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും പള്ളിക്കൂടങ്ങൾ നിങ്ങൾക്കൊരു ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ആ റഷ്യൻ സ്വരലയം എന്താണ്? ചിലപ്പോഴെല്ലാം അവർ മദ്ദളങ്ങളാൽ അഭിനയിക്കുന്നു. അതിനെ വിളിക്കുന്നതാണ് നിങ്ങൾക്കറിയാം. അത് ഏകദേശം ചെറിയ മരം കൊത്തി അത് തടയുടെ ഉള്ളിലേക്ക് കടക്കുന്നത് പോലെ മദ്ദളത്തിലും മറ്റും അടിച്ചിട്ട് അവർക്ക് പടപടയെ തുടിക്കലും മറ്റുമുണ്ടാക്കുന്നു. അവർ അത് വായിക്കുമ്പോൾ നിങ്ങൾ സ്വരലയത്തോടൊപ്പം പോയാൽ നിങ്ങൾക്കത് കേൾക്കാനാകുന്നതാണ്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. പീറ്ററും ഉൾഫും. അത് ശരിയാണ്, പീറ്ററും ഉൾഫും. ഇപ്പോൾ അതൊരു റഷ്യൻ സ്വരലയമാണ്. നോക്കൂ, ചുറ്റിനും പറപ്പിക്കാനായി അവർക്ക് ചെറിയ ചെറിയ പ്രതിരോധം ഉണ്ടായിരിക്കില്ല. എന്നാൽ അവർ മദ്ദളങ്ങളത് പിന്നെ മദ്ദളത്തിന്റെയും മറ്റും ശബ്ദമുണ്ടാക്കുന്നു. അത് പാടുകയും അതുപോലെ അഭിനയിക്കുകയും ചെയ്യുന്നു. അതിനാൽ ബ്രദർ ബ്രഹാം എന്താണ് പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നു. കാണുന്നു, ഇപ്പോൾ പ്രായപൂർത്തിയായ നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്വരലയം തിരുവഴുത്താകുന്നു. അതെ, ഹാലലൂയ. അതിന്റെ ഗാനരചയിതാവിന് മാത്രമേ അതെന്താണെന്ന് വാസ്തവമായി അർത്ഥമാക്കുന്നറിയൂ. മാത്രമല്ല, അത് കേൾക്കുന്നവർക്ക്, നാടകമെന്താണെന്ന് അറിയാൻ താൽപര്യപ്പെടുന്നവർക്ക് അതവൻ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾക്ക് ആദ്യം സ്വരലയത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. നോക്കൂ, അത് നിങ്ങൾ കാണുന്ന എന്തെങ്കിലുമല്ല, അത് ആ മാറുന്ന രാഗത്തിന്റെ വചനത്തിന്റെ സന്ധിസ്ഥാനങ്ങളാണ്. അത് എറിയുന്നു. ഒരു ചില താളത്തിനായി കുറച്ചുനേരം അത് ഈ വഴിയിൽ പോകുന്നു. കുറച്ചു കഴിയുമ്പോൾ അത് എല്ലായിടത്തുമായി മാറുന്നു. അതെന്താണ്? അത് മനസ്സിലാകാത്തവരായ നിങ്ങൾക്ക് അഥവാ അതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് അതിലൊരു താല്പര്യവുമില്ല. അത് വെറും ഒരു ആരാവാരം, അതൊരു ഒച്ചപ്പാടാണ്. എന്നാൽ അതിനെപ്പറ്റി അറിയുന്നവർക്ക്, അവർ അതിനായി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു, അത് വരുന്നു എന്നവർ അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഈ ദൈവത്തിന്റെ വചനത്തിന് സ്വരലയവും സ്വരലയത്തിന്റെ സമയങ്ങളും ഉണ്ടായിട്ട് മുഴുവൻ നാടകവും മാറ്റപ്പെടുന്നു. താല്പര്യമുള്ളവരായ നിങ്ങൾ മാറ്റത്തിനായി ചെവി കൊടുക്കുന്നു. അത് അടുത്തു വരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. മദ്ദളങ്ങൾ അടിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ കേൾക്കുന്നു. ആമേൻ. എന്തോ ചിലത് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ആ മാറ്റമെന്ന് നിങ്ങൾ അറിയുന്നു. നോക്കൂ, ഒരു ചില നിമിഷത്തിനുള്ളിൽ തന്നെ ഇതൊരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. മനസ്സിലായോ? കൂടാതെ നിങ്ങൾ അതിനായി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മദ്ദളങ്ങളുടെ സമയക്രമത്താൽ നിങ്ങൾക്കത് പറയാൻ സാധിക്കും. ഓ ദൈവമേ, മദ്ദളങ്ങൾ അതിന്റെ അവസാനത്തെത്തിയിരിക്കുന്നു എന്ന് നിനക്ക് കേൾക്കാൻ കഴിയുന്നെങ്കിൽ സ്വർഗീയ വചനം അത് സ്വയമായി രാഗമിടുന്ന പ്രതിധ്വനി നിനക്ക് കേൾക്കാൻ കഴിയുന്നെങ്കിൽ അത് അവസാന നാൾക്കളിൽ സംഭവിക്കും. ദൈവത്തിന്റെ സ്വരലയത്തിന്റെ മഹത്തായ നാടകം അതവനാണ് വായിക്കുന്നത്. അതവനെ മാറ്റുന്നു. അവന്റെ സ്വരലയങ്ങൾ സന്ധിസ്ഥലങ്ങളെത്തിയിരിക്കുന്നു. ഗാനരചയിതാവും അതിൽ താൽപര്യം വെച്ചിരിക്കുന്നവരും മാറ്റത്തിനായി ശ്രദ്ധിക്കുന്നു. അതാണ് നമുക്ക് ചുറ്റുമുള്ള ഈ ചപ്പു ചവറുകളെല്ലാം നാം കേൾക്കുന്നത്. നാം ശ്രദ്ധിക്കുന്നു. അവൻ കാഴ്ചയിൽ വരുന്ന ഓരോ സമയത്തും എന്തെങ്കിലും സംഭവിക്കുന്നു. സമയം അടുത്തു വരുന്നതായി നാം കാണുന്നു. വളരെ നാളുകൾക്ക് മുമ്പല്ലാതെ പിന്നിലായി സഭാകാലങ്ങളെ വരച്ചു കഴിഞ്ഞപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വചനത്തോടൊപ്പമായിരുന്നു എന്ന് നാം കണ്ടു. വചനവുമായി ചേർന്ന് താളമിടുന്നു. അല്പം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ഇതാ അവൻ കടന്നു വരികയും അത് സമർത്ഥിക്കുകയും ചെയ്തു. വചനം അത് പറയുന്നു നമ്മൾ കേട്ടിരുന്നു. ഏഴാമത്തെ ദൂതന്റെ കാലത്തിൽ, സഭാകാലത്തിൽ അവൻ ഇങ്ങനെ പറഞ്ഞു. അവസാന സന്ദേശം ഏഴാമത്തെ ദൂതന്റെ സന്ദേശമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ, ഓ നാം ഇവിടെ വെളിപ്പാട് പത്തിൽ കാണുന്നത്, ഏഴാമത്തെ ദൂതന്റെ സന്ദേശത്തിന്റെ നാൾക്കളിൽ ദൈവത്തിന്റെ മർമ്മം നിവൃത്തിയാകും. ഏഴാം മുദ്രയെ തടഞ്ഞു നിർത്തി സ്വാധീനിക്കും. അതവിടെ ഉണ്ടായിരിക്കും. പിന്നെ പൊടുന്തനെ സംഭവിക്കുമ്പോൾ ഒരു ദർശനം കടന്നു വന്ന് പറഞ്ഞു, ട്യൂസണിലേക്ക് പോകുക. ഈ സമയത്തൊരു ഗംഭീര ശബ്ദമുണ്ടായതിനാൽ അതയച്ചിരിക്കുന്നു എന്ന് നിനക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതേകദേശം ഭൂമിയെ ഇളക്കുന്നത് പോലെയായിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ടേപ്പിലായിരിക്കുന്നു. അത് സംഭവിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പായിരുന്നു. പിന്നെ അത് സംഭവിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആകാശത്ത് പ്രത്യക്ഷമായി ശാലയും. എന്തായിരുന്നു അത്? അത് ആ സ്വരലയത്തിന്റെ താളം മാറ്റുന്ന ഒന്നാകുന്നു. പിന്നൊരിക്കൽ അവൻ മൂന്നാം വലിയെക്കുറിച്ച് പറഞ്ഞു. ഈ രീതിയിലൂടെ അത് വരുന്നത് എങ്ങനെയാണ്? പിന്നെ ഹൃദയ വിചാരത്തിലൂടെയും അത് കഴിഞ്ഞപ്പോൾ വചനം സംസാരിക്കുന്നതിലൂടെയും. യേശു പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ ഇതിലും വലിയവ ചെയ്യും. യോഹന്നാൻ 14, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ നിങ്ങളും ചെയ്യും. ഞാൻ എന്റെ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ ഇതിൽ വലിയതും ചെയ്യും. ഇപ്പോൾ യോസഫിന്റെ മകനായി അവനെ തിരിച്ചറിയിക്കാൻ മറിയ ശ്രമിച്ചത്, അല്പം നേരത്തെ ഞാനത് വായിക്കുമ്പോൾ അവൻ അവളെ തിരുത്തി, അവന്റെ വചനത്തിന് തോൽവിയടയാനാകില്ല. അവൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എന്റെ വചനത്തിനോ നീക്കം വരികയില്ല. സ്വരലയം അടിക്കുന്നു നാം കേൾക്കുമ്പോൾ മാറുന്ന, മാറാൻ പോകുന്ന അതൊരു സന്ധിക്കലിന്റെ സമയത്തായിരിക്കുന്നു. അവനത് അടിക്കുന്നു നാം ശ്രദ്ധിക്കുകയും നാം കാണുകയും ചെയ്യുമ്പോൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും, ഇതിൽ വലിയതും ചെയ്യും. സൃഷ്ടാവ് അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതെപ്രകാരമായിരിക്കുമെന്ന് നാം ആശ്ചര്യപ്പെടുന്നു. അവൻ തന്റെ ആദ്യത്തെ അത്ഭുതം ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അവൻ വെള്ളമെടുത്ത് അതിനെ വീഞ്ഞാക്കിയത് ശരിയല്ലേ? അവൻ വെള്ളമെടുത്ത് അത് സംഭവനീയമായും ഏതെങ്കിലും ഒരു ദിവസം വീഞ്ഞായി തീരാനുടയുണ്ടായിരുന്നു. എന്നാൽ അതാദ്യം വെള്ളമായിരുന്നു. അവൻ 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അവൻ ചെയ്തെന്താണ്? അവൻ വെള്ളത്തിനെ പോലെ ഉണ്ടായിരുന്ന എന്തോ ഒന്നിനെ എടുത്തു. ഒരിക്കൽ മുട്ടയിൽ നിന്നും വിരിഞ്ഞു വന്ന് നീന്തിയിരുന്ന മീനെടുത്ത് അവൻ അതിനെ മുറിച്ചപ്പോൾ അത് ആദ്യത്തെ സൃഷ്ടിയായിരുന്നതുപോലെ തന്നെ മറ്റൊരു സൃഷ്ടിയെ ഉണ്ടാക്കി. ഒരിക്കൽ കോതമ്പായിരുന്ന റൊട്ടി അവൻ കയ്യിലെടുത്ത് അതൊരു വിത്തായിരുന്നിട്ട് റൊട്ടിയായി തീർന്നിരിക്കുന്നു. അവൻ ഈ റൊട്ടിയെ മുറിച്ചിട്ട് ആ സൃഷ്ടിയെ മാത്രമാണ് ഗുണനങ്ങളാക്കിയത്. എന്നാൽ കാടുകളിൽ ഒരണ്ണാനെ ഉണ്ടാക്കാനായി അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഉളവാകട്ടെ, ഒന്നിൽ നിന്നും യാതൊന്നും മുറിക്കാതെ ഉളവായി വന്നു. എന്താണത്? അതേ യേശുക്രിസ്തു. കാണുന്നു, ഞാൻ എന്റെ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ ഇതിൽ വലിയതും ചെയ്യും. സൃഷ്ടിച്ചിരുന്ന എന്തെങ്കിലും എടുത്തുകൊണ്ടായിരുന്നില്ല അതിൽ നിന്നും എന്തിനെയെങ്കിലും പൊട്ടിച്ചിട്ട് ആ സൃഷ്ടിയെ ഗുണനങ്ങളാക്കിയതല്ല. എന്നാൽ സംശയരഹിതമാവണ്ണം സൃഷ്ടിച്ചു. പിന്നിൽ അവിടെ നിന്നുകൊണ്ട് ഉളവാകട്ടെ, അവിടെ ഉളവായി വന്നു. അതേ യഹോവ തന്നെ എന്ന് കാണിക്കുന്നു. അവന്റെ വചനം പ്രത്യക്ഷമായി വന്നിരിക്കുന്നു. അവൻ ഭൂമിയിൽ ജഡമായിരുന്നപ്പോൾ അവന്റെ മൂലസൃഷ്ടിയെടുത്ത് അതിനെ മുറിക്കുകയും ഗുണീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ അവസാന ദിവസങ്ങളിൽ അവൻ നമ്മുടെ ഇടയിൽ വീണ്ടും ഇറങ്ങി വന്നപ്പോൾ അതേ പ്രകാശം തന്നെ താഴേക്ക് വന്ന് പറഞ്ഞു, അവിടെ പ്രകാശമുണ്ടാകട്ടെ. നോക്കൂ, അവൻ സംസാരിച്ചപ്പോൾ തന്നെ സൃഷ്ടി അസ്തിത്വത്തിൽ വന്നു. ഞാൻ എന്റെ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ ഇതിൽ വലിയതും ചെയ്യും. ഓർക്കൂ, നാം ഈ സമയങ്ങളിലായിരിക്കുന്നു. ഇതൊരു കൂട്ടം അസംബന്ധമാണ്. അതുകൊണ്ട് ലോകം മനസ്സിലാക്കില്ല. മെത്തഡിസ്റ്റുകളല്ലാത്തതിനാൽ ഇത് മെത്തഡിസ്റ്റുകൾ മനസ്സിലാക്കില്ല. അവർ ബാപ്റ്റിസ്റ്റുകളല്ല, അതുകൊണ്ട് ബാപ്റ്റിസ്റ്റുകൾ ഇത് മനസ്സിലാക്കില്ല. ഇത് കത്തോലിക്കരല്ല, അതുകൊണ്ട് കത്തോലിക്കർ ഇത് മനസ്സിലാക്കില്ല. ഇത് പെന്തക്കോസ്റ്റുകളല്ല, അതുകൊണ്ട് പെന്തക്കോസ്റ്റിന് ഇത് മനസ്സിലാകില്ല. എന്നാൽ കർത്താവിനായി കാത്തിരിക്കുന്നവർ, നോക്കിക്കൊണ്ടിരിക്കുന്നവർ, നക്ഷത്ര ബംഗ്ലാവിലൂടെ നിരീക്ഷിച്ച് കടന്നു പോകുന്ന നക്ഷത്രങ്ങളെ കുറിച്ചറിയുന്ന ഒരു മനുഷ്യനെയും ചരിത്രത്തിൽ നമുക്കറിയില്ല. എന്നാൽ വിദ്വാൻമാർ 100 മൈലുകൾ അതിനെ 2 പിൻപറ്റി. അവരതിനെ ശ്രദ്ധിക്കുകയും പിൻപറ്റുകയും ചെയ്തിരുന്നു. ഞാൻ അർത്ഥമാക്കുന്നതാണെന്ന് കാണുന്നോ? അത് ആ സ്വരലയത്തെ കേൾക്കുന്നവർക്ക് വേണ്ടിയാണ്. ഓർക്കൂ, ഗാനരചയിതാവിന് തുടക്കം മുതൽ അവസാനം വരെ അറിയാം. അതിനെ പറ്റിയുള്ളതെല്ലാം അവനറിയാം. ആ കാരണത്താലാണ് അവനിതിവിടെ എഴുതാനായത്. കൃത്യമായും ഇപ്പോൾ നിങ്ങൾ അവനുമായി തുടങ്ങിയിരിക്കണം. നിങ്ങൾ തികച്ചും തുടങ്ങേണ്ടതുണ്ട്. നിങ്ങളൊരു സ്വരലയം ശ്രവിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സ്വരലയത്തിലെ രാഗത്തിലെ പോലെ നിങ്ങൾ അവനുമായി തുടങ്ങേണ്ടതുണ്ട്. നിങ്ങൾ കേൾക്കുന്നു, അതെന്തു പറയുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അത് സ്വരലയം എന്തായിരിക്കുന്നു എന്നറിയാൻ കഴിയുകയും പിന്നെ നിങ്ങൾ ആ രാഗത്തെ കേൾക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. കൂടാതെ എന്താണെന്ന് നിങ്ങൾ അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇതറിഞ്ഞിട്ട് ഇവിടെയാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത്, ഇപ്പോൾ ഇത് മാറേണ്ടതുണ്ടെന്ന്. ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആരെങ്കിലും അവരവിടേക്ക് നടന്നു ചെന്നിട്ട് അവിടെ ഇരിക്കുന്നു. അത് അസംബന്ധത്തിന്റെ ചിലയ്ക്കുന്ന ഒരു ശബ്ദമാണ്. എന്നാൽ അതിനെപ്പറ്റി അറിയുന്ന ഒരാളിന് അതിന്റെ താളം രാഗമിടുമ്പോൾ രാഗനാദം മദ്ദളവുമായി ചേർന്നും കാഹളങ്ങളുമായി കാഹളനാദം ചേർന്നും സാരംഗി അതുമായി ചേർന്നും ഈണയുമായി അതിന്റെ താളം ചേർന്നും ബാസ് അതിന്റെ താളത്തിനൊത്തും കാഹളങ്ങളാൽ ശബ്ദം പുറപ്പെടുവിച്ചും അത് മദ്ദളത്തിന് മേൽ താളമിടുകയും ചെയ്യുന്നു. മുഴുവൻ കാര്യങ്ങളും താളത്തിനൊത്തിട്ട് അതൊരു നാടകത്തെ ഉളവാക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ അടച്ചിരുന്നാലും അതിൽ ലയിച്ചിരിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇപ്പോൾ നാം ജീവിക്കുന്ന ഈ സമയം അവന്റെ വചനത്തിന്റെ മഹത്തായ സ്വരലയം താളമിടുന്ന നിങ്ങൾ കാണുമ്പോൾ മാറിയിട്ട് യേശുക്രിസ്തു സന്നദ്ധയിൽ ജീവിച്ചിരുന്നിട്ടും ഭൂമിയിൽ കാണാനുള്ള ജഡിക കണ്ണുകളെ മനുഷ്യൻ അടച്ചു കളയുന്നു. നിങ്ങൾ സ്വരലയത്തിൽ തന്നെ തികച്ചും തുടങ്ങിയിരിക്കണം. നിങ്ങൾ സ്വരലയത്തിലാണ് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനാകുന്ന ഏക കാര്യം നിങ്ങൾ തുടങ്ങുക, നിങ്ങൾ താളത്തിലേക്ക് കടക്കാൻ തുടങ്ങുക എന്നതാണ്. ആ വിധത്തിലാണ് നിങ്ങൾ ദൈവത്തോടും ചെയ്യുന്നത്. നിങ്ങൾ ദൂരെ മാറി നിന്നിട്ട് അതിലേക്ക് നോക്കുന്നതല്ല, നിങ്ങൾ അതിന്റെ താളത്തിനുള്ളിലേക്ക് കടക്കേണ്ടതുണ്ട്. അവിടെ കടക്കാൻ കഴിയുന്നതെങ്ങനെ? നിങ്ങൾ അതിലേക്ക് വചനത്തിന്റെ താളക്രമത്തിലേക്ക് ജനിച്ച് നിങ്ങൾ ആ വചനത്തിന്റെ ഒരു ഭാഗമായി തീരുമ്പോഴാകുന്നു. നൃത്തത്തിലേക്ക് കടക്കണമെങ്കിൽ നിങ്ങൾ ആ നൃത്തക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കണം. നിങ്ങളൊരു പന്തുകളിയിൽ അതിൽ നിങ്ങൾ താല്പര്യം വയ്ക്കുന്നെങ്കിൽ നിങ്ങൾ ആ പന്തുകളിക്കാരുടെ ഒരു ഭാഗമായി തീരേണ്ടതുണ്ട്. ദൈവത്തിന്റെ സ്വരലയത്തെ അറിയാനായി നിങ്ങൾ ആ വചനത്തിന്റെ ഒരു ഭാഗമായി തീരേണ്ടതുണ്ട്. അത് വായിക്കുമ്പോൾ അവരെ സ്വരലയം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ സമയത്തിന്റെ താളത്തിനൊത്ത് മാർച്ച് ചെയ്തു പോകും. നിങ്ങൾ അതിനായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ അവസാന ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും, ഇതിൽ വലിയവയും ചെയ്യും. ഓ എന്റെ സമയത്തിന്റെ മഹത്തായ മാറ്റം! നാം ആ താളത്തിലേക്ക്, വചനത്തിന്റെ താളത്തിലേക്ക് കടക്കണം. നാം ജീവിക്കുന്ന ഈ നാഴികയിലെ അവന്റെ ഉദ്ദേശത്തെ കണ്ടുപിടിക്കുക, അതിന്റെ താളത്തിലേക്ക് കടക്കുക. എങ്ങനെ ചെയ്യാം? അവൻ അത് ചെയ്തതെങ്ങനെ? നിങ്ങൾ ആ വചനത്തിലേക്ക് കടക്കുമെങ്കിൽ അവൻ ആരംഭത്തിൽ അതെങ്ങനെ ചെയ്തിരുന്നു എന്ന് കണ്ടുപിടിക്കും. പിന്നെ അവൻ എല്ലാ സമയത്തും എങ്ങനെ ചെയ്യുന്നു എന്നറിയും. അവൻ തന്റെ ആദ്യ സന്ദേശം അയച്ചത് എങ്ങനെയാണ്? അവൻ ചെയ്തതെന്താണ്? അവൻ സംഘടനകളുമായി ഇടപെടുന്നില്ല, അവൻ ഒരിക്കലും ഇടപെട്ടിട്ടില്ല. ആയതിനാൽ അവൻ ഇപ്പോഴും അത് ചെയ്യുന്നില്ല. സഭകളുടെ സമിതിയുടെ താളമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ അവിടെയാണ് നിങ്ങൾ ഇരുളിലാകുന്നു. എന്നാൽ നിങ്ങൾ വചനത്തിന്റെ താളത്തെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ എന്ത് ചെയ്തിട്ടാണ് അവർ യേശുവിനെ കൊന്നത്? നീ ഒരു മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നു. 3 തരത്തിലെ വിശ്വാസികൾ എന്നതിന്റെ സന്ദേശത്തിൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ്. എങ്ങനെയാണ് ആ ഒരുവൻ അവിടെ നിന്ന് നാട്ടിലെ വിശ്വാസികൾ അവിടെ ആയിരുന്നിട്ട് കുറച്ചു ദൂരം അവരനുഗമിച്ചിട്ട് അവർ വിശ്വസിക്കുന്നു എന്നടിച്ചു. ഒരു ദിവസം യേശുവരോട് പറഞ്ഞു, സ്വർഗത്ത് നിന്ന് വന്ന മനുഷ്യപുത്രൻ സ്വർഗത്തിലേക്ക് തിരികെ കയറിപ്പോകുന്നതിനെ പറ്റി നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ഞാൻ സ്വർഗത്തിന് വന്നു, സ്വർഗത്തിലേക്ക് തിരികെ പോകുന്നു. എന്താ ജനക്കൂട്ടം നടന്നകന്നു പോയിട്ട് പറഞ്ഞു? ഇത് കഠിന വാക്ക്. പിന്നെ അവനോടൊപ്പം നടന്നിരുന്ന 70 നാട്ടുവിശ്വാസികളും അവിടേക്ക് വരുന്നു. അവർ കഠിനമായ ചിലത് കേട്ടപ്പോൾ അവർക്കത് കാണാനായില്ല. അവർക്ക് ആ സ്വരലയം അറിയില്ലായിരുന്നു. അതായത് യഹോവ ഈ കുഞ്ഞായിരിക്കും, അവൻ അത്ഭുത മന്ത്രി, സമാധാന പ്രഭു, ശക്തനാം ദൈവമെന്ന് പേരാകും എന്ന ആ വാഗ്ദത്തം അവർ അറിഞ്ഞിരുന്നില്ല. ഞാൻ ഇറങ്ങി വന്ന സ്വർഗത്തിലേക്ക് ഞാൻ കയറിപ്പോയാലോ? അതേ അവർ പറഞ്ഞു, ഇതൊരു കഠിന വാക്ക്, ഇത് ആർക്ക് ഗ്രഹിപ്പാൻ കഴിയും? നീ വെറും ഒരു മനുഷ്യനാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ നിന്നോടൊപ്പം ഭക്ഷിച്ചു, ഞങ്ങൾ നിന്നോടൊപ്പം ഉറങ്ങി, നിന്നോടൊപ്പം ഞങ്ങൾ കാടുകളിലായിരുന്നു, വെള്ളത്തിനരികിലും ഞങ്ങൾ നിന്നോടൊപ്പമായിരുന്നു. അതേ, നീ വെറും ഒരു നിസ്സാര മനുഷ്യനായിരിക്കെ അവൻ വന്നിടത്തേക്ക് മനുഷ്യപുത്രൻ തിരികെ കയറി പോകുമെന്നോ? നീ പറയുന്ന എന്താണ്? ഇതൊരു കഠിനമായ പറച്ചിലാണ്. നോക്കൂ, അവർക്ക് ആ താളം അറിയില്ലായിരുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ മഹത്തായ സ്വരലയം അവർക്ക് അറിയില്ലായിരുന്നു. അത് ജഡത്തിൽ വെളിപ്പെട്ട ദൈവമായിരുന്നു. എന്നാൽ അവൻ സമയത്തിന് സമർത്ഥനം ചെയ്യപ്പെട്ട വചനത്തിന്റെ പ്രകാശമായിരുന്നു. അവരത് ഗ്രഹിച്ചില്ല. അവർ പറഞ്ഞു, ഇതൊരു കഠിനമായ വാക്കാണ്, ഇത് മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? അവർ ദൂരം പോയി. നോക്കൂ, അവർക്ക് ആ താളം അറിയില്ലായിരുന്നു. അവിടെ വീണ്ടും നാട്ടുവിശ്വാസിയായ അഥവാ അവിശ്വാസിയായ യൂദയും അവൻ ഒരു കുറ്റം കണ്ടുപിടിക്കുവോളം അവിടെ ഉണ്ടായിരുന്നതായി പിന്നെ നാം കാണുന്നു. അതിനുശേഷം അവൻ ശിഷ്യന്മാരിലേക്ക് തിരിഞ്ഞ് വെറും 12 പേർ മാത്രമായിരുന്നു, യൂദായും അവരിലൊരുവനായിരുന്നു പറഞ്ഞു. അവന് ചോദിച്ചു, നിങ്ങളും കൂടെ പോകാൻ ആഗ്രഹിക്കുന്നോ? അപ്പോൾ പത്രോസ് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകാനാണ്? ഗാനരചയിതാവ് നീയാണ്. ആമേൻ. അത് എങ്ങനെ മുന്നോട്ട് പോകാൻ പോകുന്നു എന്ന് നീ അറിയുന്നു. ജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ മാത്രമാണുള്ളത്. ഞങ്ങൾ എവിടേക്ക് തിരയേണ്ടു? ഞങ്ങൾക്ക് പരീശന്മാരുടെയോ സദൂക്കരുടെയോ അതല്ല ഹെരോദ്യരുടെയോ അടുക്കലേക്കോ തിരികെ പോകാൻ കഴിയില്ല. അതല്ല, അത് എന്തു തന്നെയായാലും ജീവന്റെ വചനം നിന്റെ പക്കലാണുള്ളത്. ഞങ്ങൾക്ക് പോകാൻ മറ്റൊരിടമില്ല. ഞങ്ങളെ സ്വയം ഈ മഹത്തായ സംഗീതമേളയിൽ ചേർത്തിരിക്കുന്നു. ഞങ്ങൾ ഇവിടെയായി ഞങ്ങൾ കേൾക്കുകയും ഞങ്ങൾ താളത്തിലൊത്തായിരിക്കുകയും ചെയ്യുന്നു. പ്രത്യക്ഷമാക്കപ്പെട്ട യഹോവയായ ദൈവപുത്രൻ നീ തന്നെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കിത് തീർച്ചയാണ്. ഈ വലിയ പരീക്ഷകളെയും കഷ്ടപ്പാടുകളെയും ഉപദ്രവങ്ങളെയും മറ്റും കൂടാതെ നീ സഹിക്കാൻ പോകുന്ന ഇതും അതും മറ്റേതും പിന്നെ 3-ാം നാളിൽ ഈ എല്ലാ ചപ്പുചവറും എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കതൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ ഞങ്ങൾക്കുള്ളിൽ ദൈവത്തിന്റെ സ്വരലയം കേൾക്കുന്നു. ഞങ്ങൾ അതിന്റെ ഒരു ഭാഗമാകുന്നു. കൂടാതെ അടുത്തെന്താണ് സംഭവിക്കാൻ പോകുന്നത് കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങൾ നിന്നോടൊപ്പം വളരെ ചേർന്ന് പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓ എന്റെ, അതാണ് ഞാനും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിശ്ചയം അവനത് തുടങ്ങുന്നത് എങ്ങനെയാണ്? അവൻ ആരംഭത്തിൽ ചെയ്തിരുന്നത് പോലെ തന്നെ. കാണുന്നു, അവൻ തന്റെ സന്ദേശം ഒരിക്കലും ഒരു സംഘടനയിലേക്ക് അയച്ചിരുന്നില്ല. അവൻ ഒരിക്കലും ഒരു കൂട്ടറിലേക്ക് അയച്ചിട്ടില്ല. അവൻ ഒരു മനുഷ്യനിലേക്ക് അയച്ചു. നോഹയുടെ നാൾക്കളിൽ അത് നോഹയായിരുന്നു, മോശയുടെ നാൾക്കളിൽ അത് മോശയായിരുന്നു. അവിടെ മറ്റുള്ളവർ ഒരിക്കൽ വേറൊരു വിധത്തിലും ചിന്തിച്ചിരുന്നു. അവർ ചോദിച്ചു, അതേ കൂട്ടത്തിൽ നീ നിന്നെ തന്നെ വിശുദ്ധ മനുഷ്യനാക്കുന്നോ? ദൈവം അതിന്മേൽ താഴേക്ക് നോക്കിയിരുന്നു. മോശെ ദൈവത്തിനടുക്കലേക്ക് പോയി, ഞാനിത് ചെയ്തിരിക്കുന്നു, എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, നിന്നെ അവരിൽ നിന്ന് വേർപെടുത്തുക, അതിന്റെ ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളും. ഞാൻ തന്നെ അയച്ചിരിക്കുന്നു, അതെന്റെ ഉത്തരവാദിത്വമാണ്. അവൻ ഭൂമി പിളർന്ന് കോരഹിനെയും അവന്റെ വശത്തുണ്ടായിരുന്നവരെയും വിഴുങ്ങുമാറാക്കി. എല്ലായ്പ്പോഴും ആകുന്നു. യോഹന്നാനും യേശുവിനും ഒരേ സമയം സാധിക്കില്ല. യേശു യോഹന്നാൻ മുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ കുറയണം, അവനോ വളരെയണം. സമർത്ഥിക്കപ്പെട്ട വചനം അവനായിരുന്നു, അതിനാൽ അവൻ സമ്പൂർണമായ സമർത്ഥനം കടന്നു വരുന്നതോളം അവൻ ഈ വെളിച്ചത്തിന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് ശരിയാണ്, അത് ശരിയാണ്. അവൻ ആരംഭത്തിലായിരുന്നത് പോലെ തന്നെ അവനാകുന്നു. ദൈവം എന്തായിരുന്നു എന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത്? അങ്ങനെയാണ് നിങ്ങൾ തുടങ്ങുക. അവൻ ഇവിടെ ഭൂമിയിലായിരുന്നപ്പോൾ എന്താണ് ചെയ്തിരുന്നത്? അവൻ ജീവിച്ചിരുന്നത് ഏതു തരത്തിലുള്ള ജീവിതമാണ്? അവൻ അനുകൂലിക്കുന്നവനും അവൻ ഒരു ഒത്തുതീർപ്പുകാരനുമായിരുന്നോ? അവൻ സംഘടനകളിലേക്ക് പോയിരുന്നോ? അവനെ സ്വയം അവൻ തിരിച്ചറിയിച്ചിരുന്നത് എങ്ങനെയാണ്? തിരുവഴുത്തുകളെ ശോധന ചെയ്യുവിൻ, നിങ്ങൾ നിരൂപിക്കുന്നു. അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. നോക്കൂ, അതേ കാര്യം തന്നെ ഇന്നും, അതല്ല ഏതൊരു സമയത്തുമായിരിക്കും. നിങ്ങൾക്ക് പ്രകാശം ആവശ്യമുള്ളപ്പോൾ ഈ മണിക്കൂറിലേക്ക് ഏത് തിരുവഴുത്താണ് പറയപ്പെട്ടിരിക്കുന്നത് നോക്കുവിൻ. ശരി, പിന്നെ നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങും? ഇവിടെ ഒരു പാപിയുണ്ട് എങ്കിൽ നിങ്ങൾ സ്വയം മരിച്ചിരിക്കുന്നു എന്നെണ്ണിക്കൊണ്ട് നിങ്ങൾ ക്രൂശിങ്കൽ തുടങ്ങും. പിന്നെ നിങ്ങൾ അതിലേക്ക് ആ മഹത്തായ നാടകത്തിലേക്ക് കടക്കുന്നു. അത് കഴിയുമ്പോൾ നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ സ്വർലയത്തെ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഷീറ്റ് കിട്ടിയിട്ട് എവിടെയാണ് ആ രാഗത്തിന്റെ മാറ്റം വരാൻ പോകുന്നതെന്ന് നിങ്ങളോട് പറയുകയും അതെന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ കാണുകയും ചെയ്യും. ജനങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പതിച്ചിട്ട് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതെവിടെ നിന്നാണെന്ന് നിങ്ങൾ പുറകിലേക്ക് നോക്കിക്കാണും. നോക്കൂ, അത് തന്നെയെങ്കിൽ ഇന്നത്തേക്കുള്ള കാര്യം അത് തന്നെ. എന്താ, യേശു വരുമ്പോൾ സ്വരലയത്തിന്റെ ഒരു ഷീറ്റ് അവരുടെ കയ്യിൽ കാണും. തീർച്ചയായും അവർക്കുണ്ടാകും. സ്വരലയം, ആർദ്രത, ആ വാക്ക് ഞാൻ ശരിയായിട്ടാണോ പറയുന്നത്? ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. സ്വരലയം, സ്വരലയം, അത് ശരിയല്ലേ? ശരി, ഇപ്പോൾ അവരുടെ കയ്യിൽ ഒരു ഷീറ്റുണ്ട്. എന്നാൽ അവർക്ക് ചെയ്യാനാകുന്നത് എന്താണ്? അതിനെ താളം പിടിപ്പിക്കാനായി ശ്രമിച്ചിട്ട് പിന്നിലേക്ക് നോക്കി മുന്നമേ പാടിക്കഴിഞ്ഞ ഒരു ഭാഗത്തെ അവർ പാടാൻ ശ്രമിക്കുന്നു. അതാണ് ഇന്നുള്ള സഭകൾ ചെയ്യുന്നത്. അവർ പുറകിലേക്ക് നോക്കി ലൂഥർ ഏത് ഭാഗം പാടിയെന്ന് നോക്കുന്നു. ലൂഥർ ചെയ്തതെന്താണ്? അവർക്ക് രാഗത്തിന്റെ മാറ്റത്തെ അറിയാനായില്ല. ലൂഥറൻകാർക്ക് ദൈവം ഇന്ന് ഈ കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്തു ചെയ്യുന്നു എന്നറിയില്ല. പെന്തക്കോസ്തുകാർ പറയും, ഞങ്ങൾക്കത് കിട്ടി. 50 വർഷങ്ങൾക്ക് മുമ്പ് പാടിയിരുന്ന ഒരു ഷീറ്റാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കാണുന്നോ, തീർച്ചയായും നമുക്ക് ഈ വചനത്തെ നമ്മുടെ കൈകളിൽ വെച്ച് മാറ്റങ്ങൾ വരുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നറിയാനാകും. ഇപ്പോൾ അവനുമായി ക്രൂശിങ്കൽ തുടങ്ങുന്നവർ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. നിങ്ങൾക്ക് ആ നിർദ്ദേശം താളം സ്വീകരിക്കാം. നോക്കൂ, അവന്റെ വചനം വചനത്തെ പ്രത്യക്ഷമാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതിനുശേഷം വചനത്തിന്റെ താളത്തിനൊത്ത് പിമ്പറ്റിക്കൊണ്ടിരിക്കുക. ആ സമയത്തിനായി ഏത് താളമാണോ അടിച്ചുകൊണ്ടിരിക്കുന്നത് അതുമായി ചേർന്നടിക്കുക. കാണുന്നോ, അനേക ജനങ്ങൾ എന്നോട് ചോദിക്കുന്നു. അവർ ചോദിക്കുന്നു, എന്തിനാണ്? അവർ ചോദിക്കുന്നു, ചിലപ്പോഴെല്ലാം അവർ എന്നോട് ചോദിക്കുന്നു, എന്തിനാണ് ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കണം? എന്താ, എന്തുകൊണ്ട്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ തുടങ്ങിയപ്പോൾ ഇത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇവിടെ എനിക്ക് ഈ വിഷമതയുണ്ടായി? ഇതെന്നെ ഇവിടെ തകിടം മറിച്ചു. മാത്രമല്ല, എനിക്കിവിടെ ഇത് നഷ്ടമാവുകയും ചെയ്തല്ലോ. ചില നേരങ്ങളിൽ ഞാനും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട്, എന്തുകൊണ്ട്? ഞാനൊരു ചെറുപ്പക്കാരനായ ദൈവബലക്കാരനായിരുന്നിട്ട് ആദ്യം തുടങ്ങുമ്പോൾ നേരെ എന്റെ കീഴിൽ നിന്നും ദൈവം എന്റെ ഭാര്യയെടുത്തു, എന്റെ കീഴിൽ നിന്നും എന്റെ കുഞ്ഞിനെടുത്തു. നേരെ എന്റെ ഹൃദയത്തിന്റെ കീഴിൽ നിന്നല്ലേ അവൻ എന്തിനാണത് ചെയ്തത്? എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ അറിയുന്നു. ഞാൻ എന്റെ കൈ അവന്റേതുമായി പിടിച്ചുകൊണ്ട് പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സന്ധിസ്ഥാനവും അവൻ അറിയുന്നു. അത് സംഭവിക്കുമ്പോൾ താളം തികച്ചും അവൻ അറിയുന്നു. അത് നിങ്ങൾ എന്തായി വാർത്തെടുക്കും എന്നവൻ അറിയുന്നു. ഏത് തരത്തിലെ പദാർത്ഥമാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് അവൻ അറിയുന്നു. കാണുന്നോ, മരുഭൂമിക്ക് പിന്നിലായി ചില നേരങ്ങളിൽ അവിടെ വച്ച് ദൈവം നീതിമാന്മാരായ മനുഷ്യരെ ജിതേന്ദ്രിയന്മാരും പ്രവാചകന്മാരുമായി വാർത്തെടുക്കുന്നു. കാണുന്നോ, മനസ്സിലായോ? അവിടെ വച്ചാണ് മനുഷ്യരെ അടിച്ച് പുറത്താക്കുന്നത്, വചനപ്രകാരം മനുഷ്യരെ അടിച്ച് പിൻപറ്റുമാറാക്കുന്നത്. അവരിൽ എല്ലാ വിധത്തിലുള്ള മതപ്രമാണങ്ങളും ചപ്പുചവറുകളും കയറ്റി വച്ചിരിക്കുമ്പോൾ അവർ വചനത്തിൽ വരാനിട വരട്ടെ. ദൈവം അവരിൽ നിന്നും അതിനെ അടിച്ചു പുറത്താക്കി അതിനെ ഇതിലേക്ക് ശരിയായ വിധം വാർത്തെടുത്ത് അവന്റെ വചനത്തിന്റെ വലിയ സ്വർലവുമായി കൂട്ടിവയ്ക്കുന്നു. കാണുന്നു, അതിനുശേഷം അവർ വചനം മുന്നോട്ട് പോകുന്നത് കാണുന്നു. അതിന്റെ താളം എപ്പോൾ മാറ്റേണ്ടതുണ്ടെന്ന് ദൈവം അറിയുന്നു. താളം എങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നവൻ അറിയുന്നു. അതെങ്ങനെ പോകുന്നു എന്നെനിക്കറിയില്ല. എന്നാൽ അവൻ അറിയുന്നു അതെങ്ങനെ പോകുന്നു എന്ന്. അവൻ അറിയുന്നു, എനിക്കറിയില്ല. എന്നാൽ ഞാൻ അതിനെ ഇവിടെ നോക്കി ഞാൻ പറയുന്നു, അതെ, അതുടൻ വരാൻ പോകുന്നു. നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവയിൽ നിന്നൊക്കെയും ദൈവം അവനെ വിടുവിക്കുന്നു. കാണുന്നോ, അവന്റെ വചനത്തെ ഉളവാക്കാനായി ഓരോ കാലത്തിലും മാറ്റമില്ലാത്ത താളത്തിൽ അവന്റെ വചനത്തിന്റെ വാഗ്ദത്ത പ്രകാരം താളവുമായി ദൈവം ചരിത്രത്തിലുടനീളം യാത്ര ചെയ്തിരുന്നു. അപ്രകാരമാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവം ചരിത്രത്തിലുടനീളം യാത്ര ചെയ്തിരുന്നത്. അവന്റെ വചനവുമായി അവൻ ചരിത്രത്തിലൂടെ യാത്ര ചെയ്തിരുന്നു. അത് ശരിയാണ്. പരിശുദ്ധാത്മാവിന്റെ താളത്തിന്റെ ശക്തിയുമായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വചനത്തെ സമർത്ഥിച്ചുകൊണ്ട് ഓർക്കൂ, സഭയ്ക്ക് പുറത്തുള്ളതിനെ ഒരിക്കലും അവൻ തൊടാൻ സാധിക്കില്ല. അത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമാണ്. പുരോഹന്മാരെ നോക്കൂ, പറഞ്ഞു, ഈ മനുഷ്യനൊരു ബേൽസെബൂബാണ്, അവനൊരു ഭാവി പറച്ചിലുകാരനാണ്. എന്താ, അവൻ അവരുടെ മനസ്സുകളെ വായിക്കുന്നു. അവർ കുറച്ചേ അറിഞ്ഞിരുന്നുള്ളൂ. വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനെക്കാളും മൂർച്ചയേറിയതും ഹൃദയത്തിന്റെ വിചാരങ്ങളെ വിവേചിക്കുന്നതുമാകുന്നു അവൻ വചനമായിരുന്നു. എന്നാൽ ആ ദിവസം ഒരു തൊട്ടി വെള്ളമെടുക്കാനായി ഈ വേശ്യ കിണറ്റിങ്കരയിൽ നിൽക്കുമ്പോൾ അവൾ പറഞ്ഞു, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. മശിഹ വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. 400 വർഷങ്ങളായി ഞങ്ങൾക്ക് പ്രവാചകന്മാരില്ല. എന്നാൽ മശിഹ വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അവൻ വരുമ്പോൾ അതാണ് അവൻ ആകാൻ പോകുന്നത്. അവൻ പറഞ്ഞു, ഞാൻ തന്നെ അവൻ. അത് മതിയായിരുന്നു. എന്തുകൊണ്ടാണ് താളമടിക്കപ്പെട്ടു? ഒരു വിഭാഗീയസഭയിലൊന്നും ഒരു സമർത്ഥിക്കപ്പെട്ട മശിഹായ്ക്കായി അവൾ ഒരു മാറ്റത്തിനായി നോക്കിക്കൊണ്ടിരുന്നു. കൂടാതെ ഇവിടെ അവൻ നിൽക്കുകയും ചെയ്യുന്നു. മോശെ പറഞ്ഞിരുന്ന മശിഹ, നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നെപ്പോലെ ഒരു പ്രവാചകൻ ഉയർത്തും. അവിടെയാണ് അവൻ. ആ താളം മാറ്റപ്പെട്ടു. സമർത്ഥിക്കപ്പെട്ട വിത്ത് അതിനെ തിരിച്ചറിഞ്ഞു. ദൈവത്തിന്റെ യഥാർത്ഥ വചനം ആ സമർത്ഥിക്കപ്പെട്ടതിന്റെ മേൽ ആ വിത്തിന്മേൽ വീണപ്പോൾ അവർ വചനത്തിന്റെ സമർത്ഥനം കാണുകയും അവരത് തിരിച്ചറിയുകയും ചെയ്തു. അവർ വചനത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അവർ ആ സന്ധിസ്ഥാനം അറിഞ്ഞിരുന്നു. അവർ സമയമറിഞ്ഞിരുന്നു. അവർ മാറ്റമറിഞ്ഞിരുന്നു. ആ സമയത്തേക്കുള്ള താളം അവർക്കറിയാമായിരുന്നു. ഹാലലൂയ്യ! ആ താളം അവർ അറിഞ്ഞിരുന്നു. അവർ ആ സമയമറിഞ്ഞിരുന്നു. അതെങ്ങനെയാണ് കടന്നു വരേണ്ടതെന്ന് അവർ അറിഞ്ഞിരുന്നു. നോക്കൂ, തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രം അതറിയുന്നു. ഫിലിപ്പോസ് അത് കണ്ടപ്പോൾ അവന് പിന്നെയും നിൽക്കാനായില്ല. അവൻ മശിഹ എന്നറിഞ്ഞു. അതുകൊണ്ട് അവനൊരു വ്യക്തിയുടെ അടുക്കൽ പോയി. അവർ അവരുടെ ബൈബിൾ ഒരുമിച്ച് വായിച്ചിരുന്നു. നഥനയേൽ അവൻ പറഞ്ഞു, വരൂ, ഒരു മനുഷ്യനെ നോക്കൂ. വരൂ, ഞങ്ങൾ എന്ത് കണ്ടു? നോക്കൂ, ഞങ്ങൾ നസ്രേത്തുകാരൻ യേശുവിനെ കണ്ടിരിക്കുന്നു. ഞങ്ങൾ നസ്രേത്തിലെ യേശുവിനെ കണ്ടു. അത് പ്രവാചകനായ മോശെ വരും എന്ന് പറഞ്ഞിരുന്നവൻ തന്നെ. ഞങ്ങൾ അവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ ചോദിച്ചു, അതെങ്ങനെ? ഞാനിങ്ങനെ. അവൻ എവിടെയായിരുന്നു? നോക്കൂ അവൻ ആ താളം ശരിക്കും അറിഞ്ഞിരുന്നില്ല. അവൻ പഠിച്ചിരുന്നു. എന്നാൽ അവൻ അവിടെ എത്തിയപ്പോൾ അവൻ അവനോട് പറഞ്ഞു. വചനത്തെ അവന് പരിചയപ്പെടുത്തി. അവൻ അവിടെ എത്തിയപ്പോൾ യേശു പറഞ്ഞു, ഇതാ ഒരു ഇസ്രായേലിൻ. ആ താളം പിടുത്തവിടാൻ തുടങ്ങി. ആ ദിവസം ആ പ്രസംഗവേദിയിലോ അതല്ല കളത്തിലോ വെച്ച് ആ മഹത്തായ നാടകം അഭിനയിക്കാൻ തുടങ്ങി. ഒരു പക്ഷേ യേശു ഒരു പാറയുടെ മേൽ നിന്നുകൊണ്ട് ജനങ്ങളോട് സംസാരിച്ചിരുന്നു എന്ന് വരാം. ഫിലിപ്പോസ് നഥനയേലുമായി വരുമ്പോൾ അവൻ അവനെ നോക്കി പറഞ്ഞു, ഇതാ ഒരു ഇസ്രായേലിൻ, ഇവനിൽ ഒരു കപടവുമില്ല. അവൻ ചോദിച്ചു, റബ്ബി, നീ എന്നെ എവിടെ വെച്ചറിയും? അവൻ പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ ആ മരച്ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഓ എന്റെ, അവൻ അതിന്റെ ഭാഗമായിരുന്നു. അവൻ പറഞ്ഞു, നീ ദൈവപുത്രൻ, നീ ഇസ്രായേൽ രാജാവ്. ലോകത്തിന്റെ താളം എന്തായിരുന്നാലും ശരി, അവരുടെ ഭാഗ്യസഭയുടെ സകല ശബ്ദാനയമായ സത്കാരം എന്തായിരുന്നാലും അത് ദൈവത്തിന്റെ മഹത്തായ സ്വരലയമായിരുന്നില്ല. ആമേൻ. അവൻ പറഞ്ഞു, നീ ഇസ്രായേൽ രാജാവ്, അവിടെയാണ് നിങ്ങൾ. ഞാനത് കാണുന്നു, ഞാനത് അറിയുന്നു. എന്തുകൊണ്ടാണ്? അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട വിത്ത് അതറിയുന്നു. അതെപ്പോഴും ഓരോ കാലത്തിലൂടെയും അവരതറിഞ്ഞിരുന്നു. നിങ്ങൾ പറയും, എന്നാൽ ബ്രഹ്മ എന്റെ അമ്മയെയും അപ്പനെയും പറ്റി എന്താണ്? എന്റെ ജനങ്ങളെ കുറിച്ച് എന്താണ്? എന്റെ വിഭാഗ്യസഭയെ പറ്റി എന്താണ്? അവരെന്തു ചെയ്യും? അവരെന്നെ പുറത്തായി കളയും. അതായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ മുകളിലേക്ക് നോക്കുക. എങ്ങനെയും മുന്നിലേക്ക് നോക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ കൈ അവന്റേതിൽ വെക്കുക. അവൻ നിങ്ങളെ നയിക്കാനിടയാകട്ടെ. മുന്നിലേക്ക് നോക്കരുത്, മുകളിലേക്ക് നോക്കുക. നിങ്ങൾ പറയും, എന്താ എന്റെ നീളമുള്ള മുടിയെ പറ്റി മറ്റുള്ളവനെ കളിയാക്കുന്ന എന്താണ്? ഞാൻ ഷോർട്ടുകൾ ധരിക്കു നിർത്തിയിരിക്കുകയും ഞാൻ സഭ ഉപേക്ഷിക്കുന്ന മക്കോളവും എത്തിയിരിക്കുന്നു. അവന്റെ നാമത്തിനായി കഷ്ടമനുഭവിക്കുക, അവന്റെ കൃപയുടെ വേദനകളിൽ വളരുക. അതേ, അവന്റെ വചനത്തിനായി കഷ്ടമനുഭവിക്കുക. നോക്കൂ, അവന്റെ കൃപയുടെ വേദനകളിൽ വളരുക. അതെ സാർ, ഇത്രമാത്രം ഓർത്തിരിക്കൂ, ദൈവത്തിന്റെ കൃപയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഓ എന്റെ, പൗലോസ് പറഞ്ഞതുപോലെ, ഹാലലൂയ! അവനൊരു ബലഹീനത, അവനെ അലട്ടിക്കൊണ്ടിരുന്ന എന്തോ ചിലതുണ്ടായിരുന്നു. അവനുണ്ടായിട്ട് പിശാച് അവനെ പ്രഹരിക്കുമായിരുന്നു, ഒന്നിനുമേലൊന്നായി പ്രഹരിക്കുമായിരുന്നു. അവനൊന്നും അതെടുത്തു മാറ്റേണ്ടതിന് മൂന്ന് വട്ടം അവന് കർത്താവിനോട് അഭിപ്രായം ആരാഞ്ഞു പറഞ്ഞു, കർത്താവേ, ഞാനത് ആഗ്രഹിക്കുന്നില്ല, എന്നൊന്നും എടുത്തു മാറ്റേണം. പിന്നെ ഒരു രാത്രി കർത്താവിനോട് സംസാരിച്ചു പറഞ്ഞു, പൗലോസ്, അഥവാ പൗലോസേ, എന്റെ കൃപ നിനക്ക് മതി. അവൻ പറഞ്ഞു, എന്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കും, ഞാനതിൽ പ്രശംസിക്കും. നീ സൗഖ്യദായകനെന്ന് ഞാൻ അറിയുന്നു. നീ രോഗികളെ സൗഖ്യമാക്കിയതും മരിച്ചവരെ ഉയർപ്പിച്ചതും പിശാചുക്കളെ പുറത്താക്കിയതും അന്ധന്മാരുടെ കണ്ണുകളെ തുറന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ നിന്നോട് അഭിപ്രായമാരായുമ്പോൾ നീ എന്നോട് പറഞ്ഞു, നിന്റെ കൃപ എനിക്ക് മതി. പിന്നെയോ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന പിശാച്, നിന്റെ കൃപയുടെ വേദനകളിൽ വളരാനായിട്ടാകുന്നു. പിന്നെ ഞാൻ എന്റെ ബലഹീനതയിൽ മഹത്വപ്പെടുത്തും. എന്തുകൊണ്ടാണ്? വെളിപ്പാടിന്റെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ. കാണുന്നു, നോക്കൂ, മറ്റ് ശിഷ്യന്മാർക്കില്ലാതിരുന്ന എന്തോ ഒന്ന് അവനുണ്ടായിരുന്നു. അവനെ അവന്റെ മരണത്തിനും അടക്കത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും സ്വർഗാരോഹണത്തിനും ശേഷം അവൻ കണ്ടു. അവനെ കണ്ടു. അവരിൽ ചിലർ പറഞ്ഞു, അതെ, ഞാൻ അവനോടൊപ്പം നടന്നിരുന്നു. അങ്ങനെ തെരുവിലുണ്ടായിരുന്ന ഓരോരുത്തരും നടന്നിരുന്നു. എന്നാൽ അവൻ മരിച്ച് അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലെ കയറിയിട്ട് പിന്നെ അഗ്നിസ്തംഭത്തിന്റെ രൂപത്തിൽ വന്ന് അവൻ പൗലോസിനോട് സംസാരിച്ചു. അത് മറ്റുള്ള എല്ലാവർക്കും ലഭിച്ചതിനേക്കാൾ ശ്രേഷ്ഠമാകുന്നായിരുന്നു. ആമേൻ. അവൻ പറഞ്ഞു, ഞാൻ അതിയായി നികളിച്ചിട്ട് വലിയ സെമിനാരികളും അങ്ങനെയും മറ്റും കെട്ടാനോ മഹത്തായ മറ്റെന്തെങ്കിലും ഉണ്ടാക്കാതിരിക്കാനോ ഈ വെളിപ്പാടിന്റെ ആധിക്യത്താൽ അതിയായി നികളിക്കാതിരിക്കാൻ എന്നെ അടിച്ച് കീഴടാൻ പിശാചിന്റെ ഒരു ദൂതനെ ദൈവം അനുവദിച്ചിരുന്നു. അവൻ പറഞ്ഞു, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ആമേൻ, ആമേൻ. കൃപയുടെ വേദനകളിൽ വളരുക. ആമേൻ. നമുക്ക് അത്രയേറെ സമയം ഇനി തുടരാനാകും? ഒരു മണിക്കൂറും 45 മിനിറ്റും കഴിഞ്ഞിരിക്കുന്നു. നാം അവന്റെ കൃപയുടെ വേദനകളിൽ വളരുന്നു. ഓ, അവൻ വിലങ്ങനെയുള്ള വഴി അനുവദിച്ചേക്കാം. നമ്മെ പരിശോധിക്കേണ്ടതിന്, അവന്റെ സേവയ്ക്കായി നമ്മെ ദോഷമറ്റവരാക്കേണ്ടതിന് അവൻ വിലങ്ങനെയുള്ള വഴി അനുവദിച്ചിരുന്നു എന്ന് വരാം. സഭയെ, ഇവിടെയും ടേപ്പിലുമായിരിക്കുന്നവരെ, അവൻ അതിപ്പോൾ അനുവദിച്ചെന്ന് വന്നേക്കാം. നമ്മുടെ സേവയ്ക്കായി അവൻ വിലങ്ങനെയുള്ള വഴി അനുവദിച്ചേക്കാം. അവൻ ദാവീദിനോട് ചെയ്തതുപോലെ അവനൊരു നാൾ ഒരു ചെറിയ വിലങ്ങനെയുള്ള വഴി ദാവീദിന് കൊടുത്തു. അവൻ അവിടെ ബാബിലോണിൽ ഒരു മഹാനായ മനുഷ്യനായിരുന്നു, നിങ്ങൾ അറിയുന്നു. അവനെ എതിരാക്കി, അവനെ അവന്റെ രാജാവിന് എതിരാക്കിയിട്ട് അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ എറിയുമാറാക്കി. അതവനെ ഉത്കൃഷ്ടനാക്കിയതേയുള്ളൂ, തീർച്ചയായും ശ്രേഷ്ഠനാക്കി. ആ തീച്ചൂളയിലേക്ക് എബ്രായ ബാലന്മാരെ പോകാനിടയാക്കി. അവർ അവന്റെ വചനത്തിനായി നിലകൊള്ളാൻ ഉറച്ച തീരുമാനമെടുത്തിരുന്നു. അവൻ കോപവാക്കുകളെ അനുവദിച്ചേക്കാം. നീളമുള്ള മുടിയുള്ളതിൽ നിങ്ങളെ നോക്കി അവരെ ചിരിക്കാൻ അനുവദിക്കാം. നിങ്ങളൊരു വിശുദ്ധ ഉരുളകാരനോ മറ്റെന്തോ ആയിത്തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ അവരെ കൊണ്ട് ചിരിക്കാൻ അനുവദിച്ചേക്കാം. അത് സംഭവിച്ചേക്കാം, നിങ്ങളെ അവരെ കൊണ്ട് ചിരിപ്പിച്ചേക്കാം. അതിനും ശരിയായ എല്ലാത്തിനും വേണ്ടി നിങ്ങളെ നോക്കി അവരെ കൊണ്ട് ചിരിപ്പിച്ചേക്കാം. അതൊരു വിലങ്ങനെയുള്ള വഴിയായി, അതൊരു ചെറിയ സന്ധിസ്ഥാനമായിരിക്കാം. അത് ചിലത് തെളിയിക്കാനായിട്ടാകുന്നു. നോക്കൂ, വചനത്തിന് വേണ്ടി നിലകൊണ്ടിരുന്ന എബ്രായ ബാലന്മാർക്ക് ആ വിലങ്ങനെയുള്ള വഴി ചെയ്ത ഏക കാര്യം അവരുടെ കാലുകളെ തമ്മിൽ കെട്ടിയിട്ടിരുന്ന കയറുകളിൽ നിന്ന് അവർക്ക് മോചനം നൽകി എന്നത് മാത്രമായിരുന്നു. ലോകത്തിന്റെ കെട്ടുകളെ നമ്മിൽ നിന്നും പൊട്ടിച്ചു മാറ്റേണ്ടതിന് ചില നേരങ്ങളിൽ ചില കഠിനമായ പരിശോധന എടുക്കുന്നു. നിങ്ങളെ ലോകത്തു നിന്നും പുറത്തെടുക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുമെന്ന് കാണാനായി ചില നേരങ്ങളിൽ ദൈവം നമുക്കൊരു പരിശോധന ഉണ്ടാകാൻ അനുവദിക്കുന്നു. അഥവാ മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, നിങ്ങൾക്കൊരു ചെറിയ പരീക്ഷ നൽകിയിട്ട് നിങ്ങളെ ആ സംഘടന പുറത്താക്കുന്നു. ആ ആശയമായ മെത്തഡിസ്റ്റ് മാത്രമേ ഉള്ളൂ, ബാപ്റ്റിസ്റ്റ്, പെന്തക്കോസ്തൽ, അതല്ല അവരുടെ ആ കൂട്ടം മാത്രമേ ഉള്ളൂ. എന്റെ സഭ അത് വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നതേയില്ല. ചില നേരങ്ങളിൽ അവൻ ഒരു ചെറിയ പരിശോധന ഉണ്ടാകാൻ അനുവദിക്കുന്നു. നിങ്ങൾക്ക് രോഗിയായി ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്ന് വരാം. മരണത്തിന്റെ ആ മണിക്കൂറിൽ തന്നെ എന്തെങ്കിലും സംഭവിച്ചെന്ന് വരാം. ഒരുപക്ഷെ നിങ്ങളിൽ നിന്നും ആരെങ്കിലും അതല്ല മറ്റെന്തെങ്കിലും എടുത്തു മാറ്റിയെന്ന് വരാം. അതിനായി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളെ മുറിച്ചു മാറ്റേണ്ടതിന്, നിങ്ങളെ ചിലത് കാണിക്കാനായി നിങ്ങളുടെ കണ്ണുകളെ തുറക്കേണ്ടതിന്, ചില നേരങ്ങളിൽ ഒരുപക്ഷെ നിങ്ങളെ വിമർശിച്ചു എന്ന് വരാം. ചിലപ്പോൾ വിമർശിക്കപ്പെടാനായി നിങ്ങൾ ഈ ടേപ്പ് കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വരാം. ഒരുപക്ഷെ നിങ്ങളെ ലോകത്തോട് കെട്ടിയിരിക്കുന്ന ലോകത്തിന്റെ ചില കെട്ടിനെ പൊട്ടിക്കാനായിരിക്കാം ദൈവം അത് ചെയ്യുന്നത്. നദിയിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ പോലെ ആ മനുഷ്യന്റെ ഉള്ളിൽ നിന്നും നദിയെ പുറത്തെടുക്കുന്ന മുമ്പ് നിങ്ങൾക്ക് ആ മനുഷ്യനെ നദിയിൽ നിന്നും പുറത്തെടുക്കേണ്ടതുണ്ട്. അത് ശരിയാണ്. ആദ്യം നിങ്ങൾക്ക് അവനെ നദിയിൽ നിന്നും പുറത്തെടുക്കേണ്ടതുണ്ട്, പിന്നെ അവനിൽ നിന്നും ആ നദിയെ പുറത്തെടുക്കുക. ചില നേരങ്ങളിൽ ദൈവത്തിന് അത് ആ വിധത്തിൽ ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യുന്നതിന് അവൻ ചില നേരങ്ങളിൽ വിലങ്ങനെയുള്ള വഴിയും സന്ധിസ്ഥാനങ്ങളും അനുവദിക്കുന്നു. അവന്റെ വാഗ്ദാനത്തിനായി വചനത്തിനായി നിൽക്കുക, കാരണം അവ ഒരിക്കലും തോൽവിയടയില്ല. ഭാവി അത് അവന്റെ കയ്യിലാണ്. അവർ നിന്നതുപോലെ നിൽക്കുക, വഞ്ചിതരാകരുത്. അബ്രഹാം അവന്റെ വിലങ്ങനെയുള്ള വഴിയിൽ അവനെ ആ വിലങ്ങനെയുള്ള വഴിയിൽ നിന്നും കിട്ടിയിരുന്നു. ദൈവം അവന്റെ മകനെ മരിച്ചുവെന്ന് ഉയർപ്പിക്കും എന്നറിഞ്ഞിരുന്നു. അബ്രഹാം തന്റെ വിലങ്ങനെയുള്ള വഴിയിലേക്ക് വന്നു. അവൻ ദൈവത്തിൽ ആശ്രയിച്ച ശേഷം ദൈവം അവന്റെ സകല അത്ഭുതങ്ങളും അവനെ കാണിക്കാൻ അനുവദിച്ചു. ഒരു കുഞ്ഞിനായി ഒരു വാഗ്ദസന്ധിക്കായി 25 വർഷം കാത്തിരുന്ന ശേഷം അവൻ കാത്തിരുന്നിരുന്ന അതേ കാര്യത്തെ കൊണ്ടുപോയി ഒരു ബലിയർപ്പിക്കാൻ ദൈവം അവനോട് പറഞ്ഞു. ഓ എന്റെ എന്റെ, എന്തൊരു സമയം! എന്നാൽ അബ്രഹാം പരിഭ്രമിച്ചു. റോമർ 4-ാം അധ്യായം വായിക്കൂ, അവൻ തീർത്തും ഉറച്ചിരുന്നു. ആമേൻ. ദൈവം വാഗ്ദത്തം ചെയ്തതിനെ നിവൃത്തിയാക്കുമെന്നും ദൈവത്തിനത് കഴിയുമെന്നും അവൻ തീർത്തും ഉറച്ചിരുന്നു. ആമേൻ. അവൻ വിലങ്ങനെയുള്ള വഴി അനുവദിച്ചു. നോക്കൂ, അവന് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുമെന്ന് അവൻ അബ്രഹാമിലൂടെ നമ്മെ കാണിക്കുകയാണ്. അബ്രഹാം പറഞ്ഞു, എനിക്കവനെ മരിച്ചവരിൽ നിന്നും തിരികെ കിട്ടും. സാറായുടെ ഗർഭാശയങ്ങൾ മരിച്ചിരുന്നു, സാറായുടെ ഗർഭപാത്രം മരിച്ചിരുന്നു. മാത്രമല്ല, അവനൊരു വയസ്സായ മനുഷ്യനായിരുന്നതിനാൽ അവന്റെ ശരീരവും നിർജ്ജീവമായിരുന്നു. ആ കുഞ്ഞിന് മുലയൂട്ടാനായി അവൾക്ക് പാല് ചുരത്തുന്ന ഞരമ്പുകൾ ഉണ്ടായിരുന്നില്ല. അവർക്കല്ലാതെ അതെ അവിടെ ഒന്നുമുണ്ടായിരുന്നില്ല. അവൻ സ്വയം ചണ്ടനും അവൾ മച്ചിയുമായിരുന്നു. കാണുന്നോ, അവിടെ ഒരു വഴിയുമില്ലായിരുന്നു. അവനെ മരിച്ചവനൊന്നും അവനെ കെട്ടിക്കട്ട. അവൻ പറഞ്ഞു, ദൈവത്തിനത് ചെയ്യാനാകുമെങ്കിൽ ദൈവത്തിന് അവനെ മരിച്ചവനൊന്നും ഉയർപ്പിക്കാനും കഴിയും. കാരണം അതേ ദൈവം തന്നെ കുഞ്ഞു വരും എന്ന് പറഞ്ഞിരിക്കുകയും ഞാൻ അവിടെ നിന്നപ്പോൾ വരികയും ചെയ്തു. അവനെ അവന് മരിച്ചവെന്ന് ഉയർപ്പിക്കാൻ കഴിയും, കാരണം അവനെ സ്നേഹിക്കുന്നവർക്ക് അവൻ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ആമേൻ. സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ നാം കാണുന്ന ഈ കാര്യങ്ങളെല്ലാം അവസാന നാൾക്കിൽ സംഭവിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവം അവനൊരു പുത്രനെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എങ്കിൽ ആ പുത്രൻ വരും. തിരുവഴുത്തിലൂടെ നാം കാണുന്ന ഈ കാര്യങ്ങളെല്ലാം അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുകയും അത് സംഭവിക്കുകയും ചെയ്യുന്നു എങ്കിൽ അതിന്റെ താളത്തിലേക്ക് നമുക്ക് കടക്കാൻ നോക്കാം. ഇതെല്ലാം അവസാന ദിവസങ്ങൾ സംഭവിക്കുമെന്നവൻ വാഗ്ദത്തം ചെയ്തിരുന്നു. നാം അത് കാണുന്നു. അവൻ യേശുവിനെ അയക്കുമെന്നും വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു 1000 ആണ്ട് വാഴ്ചയുണ്ടാകും, ഒരു പുതിയ ദിവസമുണ്ടാകും, സൂര്യൻ ഒരിക്കലും അസ്തമിക്കാത്ത ഒരു ദിവസമുണ്ടാകും. കാരണം അതിന്റെ ആവശ്യം പിന്നെ നമുക്കുണ്ടാകില്ല. എന്തുകൊണ്ടെന്നാൽ നാം പോകാനിരിക്കുന്ന നഗരത്തിന്റെ പ്രകാശം കുഞ്ഞാടായിരിക്കും. ആമേൻ. ഒരു പുതിയ ദിവസത്തിന്റെ ഉദയം അതെനിക്ക് എന്നിൽ മുഴുവനുമായി അനുഭവപ്പെടുന്നു. ഒരു പുതിയ ദിവസത്തിലെ പ്രകാശം, ആ ദിവസത്തിലെ പ്രകാശത്തിൽ രാത്രിയോ അവിടെ അന്ധകാരമോ നിഴലോ ആകാശമോ ഇല്ല, ഇല്ല മംഗലോ ഇരുണ്ടാകാശമോ അർദ്ധരാത്രിയോ കല്ലറകളോ കുന്നൻ ചരുവിൻ പൂക്കളോ ശവസംസ്കാരത്തിന്റെ ഘോഷയാത്രയോ ഡോക്ടറോ ശവപ്പുരയോ കാണില്ല. ആമേൻ. അവന്റെ പ്രകാശത്തിന്റെ കിരണങ്ങൾ എന്റെ പ്രാണനുമേൽ പൊട്ടിവിടരുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു. ആ പുതിയ ദിവസം പഴയതിനെ ദൂരത്തേക്ക് തള്ളി മാറ്റുന്നു. എന്റെ ജടിക ശരീരത്തിലൂടെ രക്തമൊഴുകുന്നത് എനിക്ക് അനുഭവിക്കാനാകുന്നത് പോലെ അതിന്റെ പിന്നിലായി പരിശുദ്ധാത്മാവിന്റെ തരംഗം കടന്നുവന്ന് എഴുന്നേറ്റ് പ്രകാശിക്കാ എന്നെനിക്ക് അനുഭവപ്പെടുന്നു. എന്തോ ഒന്ന് പറയുന്നു, ബില്ലി ബ്രൺഹാം, നീ വയസ്സായി കൊണ്ടിരിക്കുന്നു, നീ ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നു, നിന്റെ തോളുകൾ കുനിഞ്ഞു തുടങ്ങി, നിന്റെ തലമുടി നരച്ച് അവ വീഴാൻ തുടങ്ങിയിരിക്കുന്നു. അത് ശരിയാണ്, അന്ധകാരവും കൂരലിട്ടും ഭൂമിയെ മൂടിയിരിക്കുന്നു. എന്നാൽ എഴുന്നേറ്റ് പ്രകാശിക്ക. എന്നെ അവനിൽ പുതിയ സൃഷ്ടിയാക്കി തീർത്ത യേശുക്രിസ്തുവിന്റെ മഹത്തായ സുവിശേഷത്തിന്റെ പ്രകാശതരംഗം അവിടെ വീഴുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. ഞാൻ ആ ദിവസത്തിനായി ഒരു പുതിയ ദിവസത്തിനായി നോക്കുന്നു. ആമേൻ. ഭാവി എന്തെന്ന് എനിക്കറിയില്ല, അതെന്ത് പിടിച്ചിരിക്കുന്നു എന്നെനിക്കറിയില്ല. 1964 എനിക്കായി പിടിച്ചിരുന്നാലും മറ്റൊന്നുമില്ലെങ്കിലും നിത്യനായവന്റെ നിത്യത പിടിച്ചുകൊണ്ടിരിക്കുന്നവന്റെ കൈകളിൽ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കും. ആമേൻ. ദൈവത്തിന് അവനെ വീണ്ടും ഉയർപ്പിക്കാൻ കഴിയുമെന്ന് അബ്രഹാം അറിഞ്ഞിരുന്നു. അതിനാൽ അവൻ അവനിൽ ആശ്രയിച്ചു. അതുകൊണ്ട് പുതുവർഷത്തിനായി മറ്റുള്ളവർ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവരുടെ ദിവസങ്ങൾ ചെയ്തതുപോലെ അവന്റെ വചനത്തിൽ തന്നെ കാത്തിരിക്കാൻ നിശ്ചയമുള്ളവരായിരിക്കുക. അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഈ ദിവസങ്ങളിലെ അവന്റെ മഹാൻ പരിശുദ്ധാത്മ പ്രത്യക്ഷത നിങ്ങളിലൂടെ പൊട്ടിമുളച്ച് യേശു ക്രൈസ്തവന്റെ പ്രകാശത്തെ നിങ്ങൾ കണ്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ മാത്രമല്ല ഓർക്കൂ അതുമായി നിൽക്കുക. അവനെന്ത് ചെയ്തു? നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുൾപ്പെട്ടവർ ഒരുവനാകുന്നു. അവർ അബ്രഹാമിനെ പോലെ മറ്റു ദിവസങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് അത് മുഴുവനും ശാസ്ത്രീയമായ തെളിവിനെതിരായിരുന്നപ്പോഴും അവൻ അത് കണ്ടു. അത് മുഴുവനും ശാസ്ത്രീയമായ തെളിവിനെതിരായിരുന്നപ്പോഴും നോഹ അത് കണ്ടു. അത് മുഴുവനും ശാസ്ത്രീയമായ തെളിവിനെതിരായിരുന്നപ്പോഴും മോശ അത് കണ്ടു. കഴിഞ്ഞുപോയ ഈ പരിഷ്കാരമുള്ള കാലത്തിലെല്ലാം അത് കണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൃഢമായി നിന്നു. ആമേൻ. മാത്രമല്ല ഭാവിക്കായും അവന്റെ വാഗ്ദാനത്തിന്മേൽ നമുക്ക് ഉറച്ചു നിൽക്കാം. ദൈവം അത് ചെയ്തിരിക്കുന്നു. അവസാനം വരെ നോക്കേണ്ടത് ദൈവത്തിന്റെ ചുമതലയാണ്. ഞാൻ ആ താളത്തെ മാത്രം പിൻപറ്റുന്നു. അത് താളമടിക്ക് നിർത്തിയിട്ട് പറയും, ഇത് ഭൂമിയിൽ വില്യം മരിംഹാമന്റെ അവസാനമാണ്. ഇപ്പോൾ ഞാൻ താളത്തിനൊത്ത് പോകും, പിന്നെ ആ താളത്തിനൊത്ത് ഉയർത്തിരുന്നിട്ട് വരും. ഹല്ലേലൂയ. അത് താളമടിച്ച് അകത്താക്കിയവൻ താളമടിച്ച് പുറത്താക്കുകയും പിന്നെയും താളമടിച്ച് അകത്താക്കുകയും ചെയ്യും. അത് ദൈവത്തിന്റെ താളമാകുന്നു. ഞാൻ അവനെ അവസാന നാളുകളിൽ ഉയർപ്പിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്. എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിനൊന്നും ജീവങ്കിലേ കടന്നിരിക്കുന്നു. വചനത്തിന്റെ താളമടിയെ ഞാൻ പിൻപറ്റും. ആമേൻ. എന്റെ ഹൃദയം അടിക്കുന്നിടത്തേക്കല്ല, വചനമടിക്കുന്നിടത്തേക്ക്. അത് എന്തായാലും കാര്യമില്ല. എന്റെ ഹൃദയവും വചനവുമായി അടിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്റെ ഹൃദയം തെറ്റാകുന്നു. ആമേൻ. കാരണം അവൻ വചനമാകുന്നു. ദൈവത്തിന്റെ വചനം ബൈബിൾ അത് നമ്മോട് പറയുന്നു. കുറച്ചു മുമ്പ് കേൾപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാം ഞാനും ബില്ലിയും കേൾക്കുകയായിരുന്നു. അത് ഈ ബൈബിൾ ആയിരുന്നിട്ട് ആ മണിക്കൂറിലെ പ്രവചനം വിളിച്ചിരുന്നു. മണിക്കൂർ അതിനെ വിളിച്ചിരുന്നത് എന്താണ്? പ്രവചനത്തെ പോലെയുള്ള എന്തോ ഒന്നാണ് പ്രവചനത്തിന് ശബ്ദം. ശരിക്കും അത് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകളാണ്. അവർക്ക് 5 or 6 വ്യത്യസ്ത പേരുകളുണ്ട്. ആരംഭത്തിൽ അവർ മില്ലറൈറ്റ്സുകളായിരുന്നു. ഒരു യോഗ സ്ഥലത്ത് വെച്ച് അവരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഞാൻ യേശു ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുന്നു. ആ അഗ്നിസ്തംഭം, അത് വിശുദ്ധ പിതാവ് എന്റെ മേലായിട്ട്, ഞാൻ യേശു ക്രിസ്തുവായിരുന്നു. അവരുടെ ആ ചെറിയ യോഗസ്ഥലത്ത് എന്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നിട്ട് അവൻ എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾക്കത് തെളിയിക്കേണ്ടതുണ്ട്, കാരണം ഞാൻ അവനെ നേരെ ഇവിടേക്ക് വിളിക്കാൻ പോകുന്നു. അവൻ ഒരിക്കലെങ്കിലും അത് ഏറ്റുപറയുമോ എന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, അങ്ങനെയും മറ്റുമായിരുന്നു. അവൻ ഭൂമിയിലുള്ള വ്യത്യസ്ത മതവിശ്വാസങ്ങളെ കുറിച്ചും മറ്റും പറയുകയായിരുന്നു. അവർക്കറിയാം ഒരിക്കൽ ഞാൻ അവരെ ഈ ശബ്ദത്തിന്റെ ചോദ്യത്തിന്മേൽ കെട്ടിയതാണ്. അവർക്ക് കഴിഞ്ഞുപോയ പഴയ ദിവസമാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ശബത്ത് പരിശുദ്ധാത്മാവാണ്. ബൈബിൾ അങ്ങനെ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളുടെ പ്രാണന് വിശ്രമം നൽകാം. ഒരു ദിവസമല്ല. പൗലോസ് പറഞ്ഞു, നിങ്ങൾ ദിവസങ്ങൾ ആചരിക്കുന്നു, ഞാൻ ഭയപ്പെടുന്നു. നോക്കൂ, അത് ശരിയാണ്. അതെ സർ, അവിടെ ഒരു വിശ്രമം ശേഷിക്കുന്നു. എബ്രായർ 4, ശബത്ത് കാത്തുസൂക്ഷിക്കുന്ന ദൈവത്തിന്റെ ഒരു ജനതയ്ക്ക് ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്നും എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്നും നിവൃത്തനായി തീർന്നു. എന്നാൽ അവരുടെ പ്രാസംഗങ്ങൾക്ക് മുമ്പ് നല്ല പ്രോഗ്രാമായിരുന്നു. എനിക്കവർക്കെതിരായി ഒന്നും തന്നെ ഇല്ല. എനിക്കവരെ സഹായിക്കാൻ കഴിയുന്നെന്തും ഞാൻ ചെയ്യും. അത് പറഞ്ഞത് സൗജന്യമായി അവരോട് ക്ഷമിക്കുന്നു, കാരണം അവർ ശരിയല്ലാത്ത എന്തോ ചിലത് പറഞ്ഞു. എന്നാൽ അതിന് കുഴപ്പമൊന്നുമില്ല. അവരുടെ ഉപദേശം യഹോവ സാക്ഷികളുടെയും ക്രിസ്ത്യൻ സയൻസുകാരുടെയും പോലെ, നിങ്ങൾ നോക്കൂ, ഈ എല്ലാ മതപ്രമാണങ്ങളെയും പോലെയുള്ള അതേ കാര്യം. എന്നാൽ ശ്രദ്ധിക്കൂ, അവർ മറ്റേതൊരു സംഘടനയും പോലെ ആയിട്ട് മറ്റുള്ളവരെ പോലെ തന്നെ കുറ്റക്കാരല്ലെന്ന് ഞാൻ കരുതുന്നു. വചനത്തിന്റേത് എപ്പോഴും ശരിയാണ്. നോക്കൂ, അത് സ്വയം ശരിയെന്ന് തെളിയിക്കുന്നു. ശ്രദ്ധിക്കൂ, എന്നാൽ അവൻ സംസാരിക്കുകയായിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വർഷത്തിന്റെ ഗ്രന്ഥം കിട്ടിയിട്ടുണ്ട്. ഈ എഴുത്തുകാരൻ, ഓ, അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു എന്ന് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം വളരെ മുമ്പല്ലാതെ ഇവിടെ CAT വേൾഡ് ഫെയറിൽ വെച്ച് ക്രിസ്ത്യൻ വാണിജ്യക്കാർക്ക് വേണ്ടി സംസാരിച്ചിരുന്നു. മാത്രമല്ല, അവൻ അദ്ദേഹം പറഞ്ഞു, ഈ അവതാരകൻ പറഞ്ഞു, ഈ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഗ്രന്ഥം ഈ മനുഷ്യനാണ് ആ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. ഞാൻ വിയോജിക്കുന്നു. ഈ വർഷത്തിന്റെ ഗ്രന്ഥം ബൈബിളാകുന്നു. ഇത് ലോകത്തിന്റെ പ്രകാശമാകുന്നു. അത് സ്വയം ദൈവമാകുന്നു. നമ്മുടെ ഈ വർഷത്തിന്റെ ഗ്രന്ഥം ബൈബിളാകുന്നു. ഈ 1964 വേണ്ടിയുള്ള നമ്മുടെ ഗ്രന്ഥം ബൈബിളാകുന്നു. കടന്നു വരാനുള്ള ഓരോ വർഷത്തേക്കും നമ്മുടെ ഗ്രന്ഥം ബൈബിളാകുന്നു. കഴിഞ്ഞുപോയ എല്ലാ വർഷവും അത് കഴിഞ്ഞുപോയ ഘർഷങ്ങളുടെ ഗ്രന്ഥമായിരുന്നു. വരുവാനുള്ള വർഷത്തിന്റെ ഗ്രന്ഥവും ഇത് നിത്യതയുടെ ഗ്രന്ഥവുമാകുന്നു. അത് ദൈവമാണെന്ന് അത് വെളിപ്പെടുത്തുന്നു. അത് ദൈവത്തെ വെളിപ്പെടുത്തുന്നു. വരുവാനുള്ള ഓരോ വർഷത്തിലും അത് ആ വർഷത്തിന്റെ ഗ്രന്ഥമായിരിക്കും. ബൈബിൾ പറയുന്നതെന്തും നിങ്ങളെപ്പോൾ എപ്പോൾ കേട്ടാലും അതിന്റെ വാഗ്ദത്വം സമർത്ഥിക്കപ്പെട്ട ഒന്നായി ഏതെങ്കിലും ഒരു നാൾ ഒരു നിത്യത കടന്നു വരും. ഇവിടെ യേശു വരുന്നൊരു ദിവസമുണ്ടെന്ന് ബൈബിൾ പറയുന്നു. ഈ വാഗ്ദത്വം നമുക്ക് തരുന്നത് ബൈബിളാകുന്നു. മാത്രമല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു, കാരണം ഞാൻ ഇവിടെ ആയിരുന്നിട്ട് 2 മണിക്കൂറോളമായിരിക്കുന്നു. നോക്കൂ, അത് ശരിയാണ്. നോക്കൂ, വരുവാനുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് ബൈബിൾ നമ്മോട് പറയുന്നു എങ്കിൽ നാം കടന്നു വന്നിരുന്ന ഈ എല്ലാ മണിക്കൂറുകളെക്കുറിച്ച് നമ്മോട് പറയുന്നു. നോഹയുടെ നാൾക്കൾ മുൻകൂട്ടി പറഞ്ഞിരുന്നു. ഈ മറ്റുള്ളവരുടെ എല്ലാവരുടെയും നാൾക്കൾ തിരുവഴുത്ത് മുൻകൂട്ടി പറഞ്ഞിരുന്നു. മാർട്ടിൻ ലൂഥർ നാൾക്കൾ, പേസിലിയുടെ നാൾക്കളും പെന്തക്കോസ്റ്റ് നാൾക്കളും മുൻകൂട്ടി പറഞ്ഞിരുന്നു. നാം ജീവിക്കുന്ന ഈ നാഴികയും മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതിന്റേതായ രീതിയിൽ തന്നെ സകലതും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടും അതെന്താണ്? അത് ദൈവത്തിന്റെ അരുളിച്ചത വചനമായി, അത് ദൈവത്താൽ സമർത്ഥിക്കപ്പെട്ട് അതിന്റെ സമയത്തിന്റെ പ്രകാശമായിരിക്കുന്നു. നോക്കൂ, സൂര്യനെ പോലെ തന്നെ വചനം, സ്വയം വചനം അത് സമർത്ഥിച്ചു കാണിക്കുമ്പോൾ ആ നിർണയിച്ചൊരു സമയത്തിന് പ്രകാശമാകും. നോക്കൂ, അത് സമർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആ നാഴികയുടെ പ്രകാശമാകുന്നു. യോഹന്നാൻ പ്രകാശമായിരുന്നു. അവൻ ഏലിയാവിലും മറ്റുള്ളവരിലും ഉണ്ടായിരുന്നു അധികം പ്രകാശമുള്ളവനായിരുന്നു. ഏലിയാവിന്റെ പ്രകാശമായിരുന്നില്ല. എന്നാൽ അവൻ ആ സമർത്ഥനം ചെയ്യപ്പെട്ട പ്രകാശമായി മറ്റൊരു രൂപത്തിലെ ഏലിയാവായിരുന്നു. നോക്കൂ, അവനായിരുന്നു യേശു വന്നപ്പോൾ അവൻ പറഞ്ഞു. അവൻ ഒരു സമയത്തേക്കുള്ള ജ്വലിച്ചു തിളങ്ങുന്ന പ്രകാശമായിരുന്നു. നിങ്ങൾ അവന്റെ പ്രകാശം നടക്കാൻ ഇഷ്ടപ്പെട്ടു. കാണുന്നോ, യോഹന്നാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ മങ്ങേണ്ടതുണ്ട്, എനിക്കിപ്പോൾ പോകേണ്ടതുണ്ട്, എന്റെ പ്രകാശം തിളങ്ങുന്നു, ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു, ഞാൻ പോയിരിക്കണം, അവൻ വലുതാകണം, അവനാകുന്നു പ്രകാശം. അവൻ പറഞ്ഞു, ഞാൻ ലോകത്തിന് പ്രകാശമാകുന്നു. ആമേൻ. അത് ശരിയാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ, അവനിപ്പോഴും ലോകത്തിന് പ്രകാശമാകുന്നു. അവൻ എന്താകുന്നു? ആദിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു. അവൻ ലോകത്തിന്റെ പ്രകാശമായിരുന്നു കൊണ്ടാണ് അവൻ മശിഹയാകുന്നു എന്ന് അവൻ വന്നു പറഞ്ഞിട്ട് മശിഹ പ്രവർത്തിക്കുമെന്ന് ബൈബിളിൽ പറഞ്ഞിരുന്നതുപോലെ പ്രവർത്തിച്ചിരുന്നില്ലെങ്കിൽ അവൻ ലോകത്തിന്റെ പ്രകാശമാകുമായിരുന്നില്ല. നോക്കൂ, അതൊരു സമർത്ഥനം ചെയ്യപ്പെട്ട വചനമായി അതിനെ ലോകത്തിന്റെ പ്രകാശമാക്കി മാറ്റി. ഇപ്പോൾ നാം ജീവിക്കുന്ന ഈ മണിക്കൂറിൽ ഈ മണിക്കൂറിന്റെ ആ സമർത്ഥനം ചെയ്യപ്പെട്ട ഒരു വചനം പെന്തക്കോസ്തുകളായി നിങ്ങൾ പറയും. അന്യഭാഷകൾ സംസാരിക്കുന്നതും അങ്ങനെയുള്ളതും മറ്റും അത് പെന്തക്കോസ് ദിവസത്തേതായി. അത് അന്നത്തെ മണിക്കൂറിലെ പ്രകാശമായിരുന്നു. നോക്കൂ, ഇത് മറ്റൊരു മണിക്കൂറാകുന്നു. ഇന്നത്തെ മണിക്കൂറിലെ പ്രകാശം അവനാകുന്നു. ഏഴാമത്തെ സഭാകാലം ക്രിസ്തുവിനെ പുറത്താക്കിയിരിക്കുന്നതിനാൽ സകലതും ശ്വാസം കിട്ടാതെ മരിച്ചുകൊണ്ടിരിക്കുന്നു. ചന്ദ്രൻ അത് തിരിച്ചറിയിക്കുന്നു. കൂരിരട്ട് ഭൂമിയെ മൂടിയിരിക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണിക്കാൻ ഇപ്പോൾ പ്രകാശം തള്ളിക്കൊണ്ടിരിക്കുന്നു. ആ കാര്യം നശിപ്പിക്കും. പ്രകാശം കടന്നുവന്ന് അതിനെ നശിപ്പിക്കും. വിശുദ്ധന്മാർ ഭൂമി അവകാശമാക്കും. സൗമ്യതയുള്ളവർ ഭൂമി അവകാശമാക്കും. ഭൂമി ചന്ദ്രന്റെ ഉള്ളിൽ എടുത്തു മാറ്റും. ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ദൂരമായിരിക്കുന്ന അവർ പറയുന്ന വഴിപിഴച്ച കാര്യങ്ങളും മറ്റും അവരുടെ മരണത്തിന്റെയും മതപ്രമാണത്തിന്റെയും ഇരുൾ ഇരുളിന്റെ അന്ധകാരം നീങ്ങിപ്പോകുകയും ആ ദിവസത്തിൽ പ്രകാശം പൊട്ടിമുളച്ചു വരികയും ചെയ്യും. കൂടാതെ ഓർക്കൂ, മുഴുവൻ ബൈബിളും അവസാനിപ്പിക്കുമ്പോൾ കേൾക്കൂ, ഈ മുഴുവൻ ബൈബിളും വളരെ ആഴത്തിൽ സമർത്ഥനം ചെയ്തിരിക്കുന്ന ഒന്നായിരിക്കുമ്പോൾ പിന്നെ അവിടെ ഒരു നിത്യശാലയും നിത്യ സമാധാനമുണ്ടാകും. കാണുന്നോ, അവൻ വന്നപ്പോൾ പറയപ്പെട്ടു, അവൻ ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, എന്നാൽ ലോകം സ്വീകരിച്ചില്ല. കാണുന്നോ, മനസ്സിലായോ? സമാധാനത്തിനു വേണ്ടി അവന്റെ അടുക്കൽ വരുന്ന ഏവർക്കും അവൻ സമാധാനമാകുന്നു. കാണുന്നോ, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ആ പുതിയ വർഷത്തിന്റെ ആരംഭ ദിവസത്തിൽ ദൈവത്തിന്റെ പുതിയ ദിവസം ആരംഭിച്ചപ്പോൾ അവൻ സമാധാനമായിരുന്നു. കാരണം എന്താണ്? അവൻ ആ ദിവസത്തിലെ സമർത്ഥിക്കപ്പെട്ട ഒരു പ്രകാശമായിരുന്നു. കാണുന്നോ, എന്നാൽ സമർത്ഥിക്കപ്പെടാനായി അവിടെ കൂടുതൽ വചനങ്ങൾ ഉണ്ടായിരുന്നു. കൂടുതൽ വചനങ്ങൾ അവന് തന്നെ സമർത്ഥിക്കേണ്ടതുണ്ട്. അവസാന വചനം സമർത്ഥിച്ചു കഴിയുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ സമർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, ജയം മരണത്തെ വിഴുങ്ങും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. 1000 മണി വാച്ചു തുടങ്ങും. അതൊരു മഹത്തായ സമാധാനം ശാലയുമായിരിക്കും. സഹോദരാ സഹോദരി, ആ മഹത്തായ ശാലയുമായി നമുക്ക് ആ ദിവസത്തിനായി ജീവിക്കാം.
The Bible is the fountain of all wisdom and holds all hopes of the future.
ഓർക്കൂ, ബൈബിൾ സകല ജ്ഞാനത്തിന്റെ ഉറവിടമായി ഭാവിയിലെ സകല പ്രതീക്ഷകളെയും പിടിച്ചിരിക്കുന്നു. സഭയ്ക്ക് ശാലയും. നമുക്ക് പ്രാർത്ഥിക്കാം.
Little group present here now.
ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ചെറിയ കൂട്ടർ, 2 മണിക്കൂറോളം ഞാൻ ഈ ചെറിയ പുതുവർഷ സന്ദേശത്തിന്മേലായിരുന്നു. നിങ്ങൾ വളരെ ക്ഷമയുള്ളവരായിരുന്നു. ഇന്ന് രാവിലെ നേരം, അഥവാ അതല്ല, ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ ഉച്ച കഴിഞ്ഞ നേരം, ശാലയും ഇല്ലാതിരിക്കുന്ന, പറയപ്പെട്ട സമാധാനമില്ലാതിരിക്കുന്ന നിങ്ങളും വചനവും ഒന്നായി തീർന്ന് ആ ദൈവവചനത്തെ തിരിച്ചറിയിക്കുന്നുവോ? ബൈബിൾ ഒരു കാര്യം പറയുകയും നിങ്ങൾ പറയും, ഇല്ല, എനിക്ക് വളരെ കഷ്ടത്തോടുകൂടെയും അത് ശരിയെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളിൽ ശാലയും ഇല്ല. നിങ്ങൾ ദൈവവുമായി സമാധാനത്തിലല്ല. എന്തുകൊണ്ടെന്നാൽ അവന്റെ വചനം ഒരു കാര്യം പറയുകയും നിങ്ങളതുമായി വിയോജിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ വചനം പറയുകയാണ്, ശാലയും സമാധാനം. നിങ്ങൾക്ക് സമാധാനമുണ്ടായിരിക്കണം. ദൈവം പറയുന്ന ആ ഓരോ വചനത്തിലും നിങ്ങൾ അതിൽ ഒരു ആമേൻ എന്ന് ഊന്നി പറയുന്നു. മാത്രമല്ല, നിങ്ങളത് വിശ്വസിക്കുകയും ചെയ്യുന്നു. അത് സമർത്ഥിക്കപ്പെടുന്നതായി നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പറയും, ആമേൻ, അത് വചനമാണ്. എന്നാൽ ഒരു മതപ്രമാണം ചെയ്യുന്നത് പ്രതിബിംബിച്ചിരിക്കുന്നതിനെ ഇരുട്ടിലാക്കാനായി ഒരു പ്രകാശം, ഒരു വ്യാജപ്രകാശം ലോകത്തെമ്പാടുമായി അതിന്റെ നിഴൽ കൊണ്ടുവരുന്നു. ഏതെങ്കിലും ഒരു മതപ്രമാണത്തിന് പറയാൻ കഴിയും, അല്ല, അത് മറ്റെന്തിനോ വേണ്ടിയായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അത് അതിനർത്ഥമാക്കുന്നത് അങ്ങനെയല്ല. പിന്നെയും വചനം അപ്രകാരം പറയുന്നുവോ? നിങ്ങൾ ആ നിഴലിനെയാണോ പിൻപറ്റുന്നത്? അതല്ല, നിങ്ങൾ ആ പ്രകാശവുമായി ചേർന്ന് കാണപ്പെടുന്നു. ഇവിടെയും ടേപ്പിലും ഇതിനെ കേൾക്കുന്ന ആരായാലും ശരി, ഒരു നിമിഷം അതിനെപ്പറ്റി ചിന്തിച്ചു നോക്കൂ. ആ പ്രകാശമില്ലാതെ ഇന്ന് ആ പ്രകാശത്തിൽ നടക്കാൻ തയ്യാറായി അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളെ സ്വയം തിരിച്ചറിയിക്കാനായി നിങ്ങളുടെ കൈ ഉയർത്തുമോ? ഈ ടേപ്പ് പോകാണ്ടിരിക്കുന്ന പുറമെയുള്ള രാജ്യത്ത് അവിടെയും ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്കതില്ല. നിങ്ങളിവിടെ അവിടെ വെച്ച് തന്നെ നിങ്ങളുടെ കൈ ദൈവത്തിലേക്ക് ഉയർത്തുമോ? നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ റെക്കോർഡുകൾ നടത്തുക. നിങ്ങളുടെ മുട്ടുകളിന്മേലായിക്കൊണ്ട് പറയൂ, കർത്താവായ ദൈവമേ, ഞാൻ സംശയിച്ചിരുന്നു. ഞാൻ ഇത് ചെയ്തിരുന്നു. ഞാൻ വിചാരിച്ചത് അതെ. കാരണം ആ കാര്യങ്ങൾക്ക് ആകാൻ കഴിയില്ല, ഇതായിരിക്കില്ല എന്ന് സഭ പറഞ്ഞതിനാലായിരുന്നു. എന്നാൽ അത് ബൈബിൾ വാഗ്ദം ചെയ്തിരിക്കുന്നത് ഞാൻ കാണുന്നു. ഞാൻ വളരെയേറെ കാര്യങ്ങളെയും കാണുന്നു. സ്വയം ആകാശവും അത് പ്രസിദ്ധമാക്കുന്നു. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ സംഭവിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അതേ കാര്യം തന്നെ വിളിച്ചു പറയുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വചനം എന്നിലേക്ക് വരാനിടയാകട്ടെ. സഭ എന്തു പറയുന്നോ, പ്രാസംഗികൻ എന്തു പറയുന്നോ കാര്യമാക്കാതെ ഞാൻ ആ താളത്തിലേക്ക് കടക്കാനിട വരട്ടെ. ഞാൻ വചനത്തിന്റെ താളത്തിലേക്ക് കടക്കാനിടയായി. അതെന്തു പറയുന്നു എന്ന് കാണട്ടെ. അതെന്നിലേക്ക് ആ മഹത്തായ ദൈവത്തിന്റെ സ്വരലയം എന്റെ ജീവിതത്തിൽ അവന്റെ ഇഷ്ടം താളമടിക്കാനിടയാകട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, എല്ലായിടത്തും ഉയർത്തപ്പെട്ടിരിക്കുന്ന ഓരോ കരത്തെയും ഞങ്ങളിപ്പോൾ നിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനവും അതിന്റെ സത്യത്തിന്റെ താളത്തെയും അവരുടെ അടുക്കൽ കൊണ്ടുവരാനിടയാകട്ടെ. അതിനാൽ അവരിപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായി രൂപം കൊണ്ട് അവർ ദൈവത്തിന്റെ പ്രകാശം ഭൂമിയിൽ പ്രതിഫലിപ്പിക്കുന്നവരായി തീരട്ടെ. അവർ പ്രത്യക്ഷമാക്കപ്പെട്ട വചനമായി ദൈവത്തിന്റെ ഓരോ വചനവും വിശ്വസിച്ചുകൊണ്ട് യേശു ജീവിച്ചിരുന്നതുപോലെ ജീവിച്ചിരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമായി തീരട്ടെ. അവൻ ചെയ്തതുപോലെ തന്നെ അതിനാൽ ജീവിക്കാനിടയാകട്ടെ. കാരണം അവൻ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്നും വരുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കുന്നു. വചനത്തിന്റെ കുറച്ച് ഭാഗം കൊണ്ടല്ല, വചനങ്ങളുടെ ഭാഗങ്ങളെ കൊണ്ടല്ല, എന്നാൽ ദൈവത്തിന്റെ വായിൽ നിന്നും വരുന്ന സകല വചനം കൊണ്ടും. മോശയുടെ സമയത്തുള്ള വചനം യേശുവിന്റെ നാൾക്കളിൽ സമയത്ത് ഫലിക്കില്ല. വചനം അപ്പോസ്തലരുടെ നാൾക്കളിലെ വചനം ഈ ദിവസത്തെ ഫലിക്കില്ല. ഈ ദിവസത്തേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു വചനമുണ്ട്. പരിശുദ്ധാത്മാവിനാൽ അത് സംസാരിച്ചിട്ട് അവർ തന്നെ അത് പറഞ്ഞിരിക്കുന്നു. ഈ അവസാന ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നും സഭ എങ്ങനെ വലിയ ആദർശങ്ങളുള്ളവരും തലക്കനമുള്ളവരും ആയിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. വേശ്യ എങ്ങനെ എഴുന്നേൽക്കുമെന്നും വ്യഭിചാരിണികൾ അവളോടൊപ്പം ആയിരിക്കുമെന്നും അവരെങ്ങനെ ഭൂമിയെ ഇരുളാക്കുമെന്നും കൂടാതെ അവസാന സഭാകാലമായ ലവോദിക്കയിൽ യേശു സഭയിൽ നിന്നും പൂർണമായി പുറത്താക്കപ്പെട്ടിരിക്കുകയും ചെയ്യും. ഓ കർത്താവേ, വചനത്തോട് എന്നെ അവനുമായി നിർത്തണമേ. ഞങ്ങൾ ഓരോരുത്തരിലൂടെയും അവന്റെ പ്രകാശത്തെ പ്രത്യക്ഷമാക്കാൻ ഒരു ദൃഢനിശ്ചയവുമായി ഈ പുതുവർഷത്തിൽ തയ്യാറായി മുന്നോട്ട് വരുന്നു. ഈ പുതുവർഷം എന്ത് പിടിച്ചിരിക്കുന്നു എന്നറിയാതെ ഞങ്ങൾ വചനമായ ആരംഭം മുതൽ അവസാനം വരെ മുഴുവൻ സ്വരലയവും അറിയുന്ന അവനിൽ പിടിക്കുന്നു. ഓരോ സന്ധിസ്ഥലവും ഓരോ ചലനവും അവൻ അറിയുന്നു. കൂടാതെ കർത്താവെ, വചനത്തിൽ അവന് മേൽ ഞങ്ങളുടെ കണ്ണുകൾ വെച്ചുകൊണ്ട് ഞങ്ങൾ അവനെ മാത്രം ശ്രദ്ധിക്കുന്നു. പിന്നെ ഈ കാര്യങ്ങൾ കാഴ്ചയിൽ വരുന്നത് ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ വചനത്തിന്റെ ശരിക്കുള്ള താളത്തിനൊത്ത് തന്നെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഇതനുവദിക്കണം. ഇവിടെയും ഈ ടേപ്പ് കേൾക്കുന്ന ഓരോരുത്തരുടെയും നഷ്ടപ്പെട്ട ഓരോ പ്രാണൻ രക്ഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ രാജ്യത്തിന്റെ ഉദ്ദേശത്തിനായി യേശു ക്രിസ്തുനാമത്തിൽ ഞങ്ങൾ അവരെ അങ്ങേക്ക് തരുന്നു. ആമേൻ. ഇപ്പോൾ അവിടെ ഒരു നിങ്ങളെല്ലാവരോടും കൂടെ ഇന്ന് രാവിലെ ആയിരിക്കാനായത് സന്തോഷിക്കുന്നു. അങ്ങനെ ഞാൻ വളരെ കൃത്യമായിട്ടായിരിക്കുന്നു. അത് തുടങ്ങിയത് മുതൽ കൃത്യം 2 മണിക്കൂർ, 10:30 മുതൽ 12:30 വരെ. ഞാൻ മേളയോട് പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞു ഞാൻ 1:30 തിരിച്ചെത്തും. ഇപ്പോൾ വേഗതയുടെ നിയമം ലംഘിക്കുന്നതിൽ നാം വിശ്വസിക്കുന്നില്ല. നാം അത് ചെയ്യുമെന്ന് ചിന്തിക്കരുത്. അത് ചെയ്യുന്നത് നിങ്ങൾ നോക്കൂ. ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ടേപ്പ് റെക്കോർഡർ നിൽക്കുന്നതുവരെ കാത്തിരിക്കൂ. കാരണം ആ ടേപ്പാണ് പുറത്തേക്ക് പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒന്ന് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അത് ശരി തന്നെ നോക്കൂ. കാരണം ഞാൻ ആലയത്തിലും സംസാരിക്കാൻ പോകുകയാണ്. നിങ്ങളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നതിനെ ഞാൻ തീർച്ചയായും അഭിനന്ദിക്കുന്നു. മരുഭൂമിയുടെ പിൻഭാഗം എന്ന് ഞാൻ വിളിക്കുന്ന ഇവിടേക്ക് ഞാൻ കടന്നു വന്നത് അനേക നേരങ്ങളിൽ എനിക്കൊരു ചെറിയ പിന്തിരിഞ്ഞു നോട്ടം പോലെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. മരുഭൂമിയിലൂടെ തിരികെ വരുമ്പോൾ വളരെ പിന്നിലായി ഇവിടെ ചുറ്റും നോക്കി നദിയുടെ കരയോട് ചേർന്നു മരങ്ങളുടെ കീഴിലായി ഈ ചെറിയ കൂട്ടരെ ഇവിടെ കാണുന്നു. ഇപ്പോൾ നാം നദിയുടെ കിഴക്ക് വശത്തായിട്ടാകുന്നു. നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ദൈവം ശാലയും നിങ്ങളോടൊപ്പമായിരിക്കട്ടെ. അത് അവന്റെ സമാധാനമാകുന്നു. വാസ്തവമായി ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞത് ഖേദിക്കുന്നു. എന്നാൽ ഇത് ഇപ്പോൾ ഒരു ടേപ്പ് എടുക്കാൻ വേണ്ടിയാണ്. കർത്താവിന് ഇഷ്ടമെങ്കിൽ ഇത് തന്നെയാണ് ഞായറാഴ്ച ഉച്ച കഴിയുമ്പോൾ ഞാൻ ഫിനിക്സിൽ സംസാരിക്കാൻ പോകുന്നതും. പിന്നെ തിങ്കളാഴ്ച ചെറിയ യോഗങ്ങൾക്കും മറ്റുമായി ഞാൻ പോകുന്നുണ്ട്. ഈ വർഷം ഞാൻ എന്റെ ഹൃദയത്തിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ ഒരു വശത്ത് നിന്ന് മറ്റേ വശം വരെ മുറിച്ചു വലിച്ചു കയറുമെന്നാണ്. കാണുന്നു, അതാണ് അതിന്റെ തിരിച്ചറിയിക്കലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 3-ാം വലി എന്താണെന്ന് നമുക്കറിയാം. നമ്മളെല്ലാവരും അത് മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ആ ടേപ്പ് ഉണ്ട്. കാണുന്നു, ആ മഹത്തായ ഉപദ്രവകാലത്തിന് സമയം കടന്നു വരുവോളം കുറച്ച് സമയത്തേക്ക് അത് നിഷ്ക്രിയമായി കിടക്കുമെന്ന് ഞാൻ കരുതുന്നു. അത് മാറ്റമില്ലാതെ തുടരും. അത് സംസാരിക്കും, അത് തോൽവി അടയാത്ത അഞ്ചു നേരായ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെയാകും. കൃത്യമായി നോക്കൂ, അല്പം കൂടി കാത്തിരിക്കൂ. അത് എന്തു ചെയ്യുമെന്ന് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നു. ഇപ്പോൾ ഞാൻ തിരികെ അതേപോലെ തന്നെ പോകുന്നു. പൂർണമായും കണ്ടുപിടിക്കൂ. ദൈർഘ്യം കുറഞ്ഞ യോഗങ്ങൾ ഓരോ രാത്രിയിലും നേരത്തെ കടന്നു പോകാൻ ഞാൻ അതിനായി ശ്രമിച്ചു നോക്കുന്നതാണ്. ദിവ്യരോഗ സൗഖ്യത്തിനായോ അങ്ങനെയുള്ള എന്തിനെങ്കിലും പറ്റി ഏകദേശം 30 മിനിറ്റുകൾ പോലെയുള്ളത്. വീണ്ടും എപ്പോഴെങ്കിലും ഞാനൊരു ടേപ്പ് ഉണ്ടാക്കാൻ തയ്യാറായി കഴിയുമ്പോൾ, ഒന്നുകിൽ ഞാനിവിടെ മരുഭൂമിയുടെ പിൻവശത്തോ അതല്ല അവിടെ കൂടാരത്തിലോ ടേപ്പ് ഉണ്ടാക്കാൻ പറ്റിയ മറ്റെവിടെയെങ്കിലും, അങ്ങനെ നമ്മൾ മാത്രമായിരിക്കുന്നിടത്ത് എനിക്ക് ആഗ്രഹിക്കുന്നെന്തും പറയാൻ കഴിയുന്നിടത്ത് അത് ചെയ്യാം. എന്നാൽ നോക്കൂ, യേശു ഓർക്കൂ, കാണുന്നോ, എനിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ജനങ്ങൾ പൂർണമായും സ്വാധീനിച്ചെടുത്ത് ദൂരത്തേക്ക് നടന്നകലുന്നത് ഞാൻ കാണുന്നു. ഇന്ന് രാവിലെ നേരം അത് സ്പഷ്ടമാക്കാൻ ഞാൻ ശ്രമിച്ചെന്ന് കരുതുന്നു. അത് അവരുടെ മേൽ കൂരിരട്ട് ആയിരിക്കുന്നതാണ്. അവർക്കതിനെ സഹായിക്കാൻ കഴിയില്ല. നോക്കൂ, കേൾക്കാതിരിക്കുന്നതിന് ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. ദൈവം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കണ്ടതിന് ശേഷവും അപ്പോഴും അവരത് ചെയ്യുന്നില്ല. എന്നിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ അവരോട് ക്ഷമിക്കണമേ. ഞാൻ അതിന്റെ ഹൃദയത്തിൽ നിന്നും അർത്ഥമാക്കുന്നു, എന്റെ ഗുരു അത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. എന്നാൽ ആദ്യം എനിക്കതിന്റെ ഹൃദയത്തിൽ തന്നെ തോന്നേണം. വാസ്തവമായും അതാണ് ഞാൻ ചെയ്യുന്നത്. ജനങ്ങളിൽ നിന്ന് എന്നെ ഒറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായോ? എന്നുകൊണ്ടെന്നാൽ ഞാൻ അവർക്കായി എന്റെ കയ്യിൽ സന്ദേശമുണ്ട്. രക്ഷ എനിക്ക് അവരുടെയിലേക്ക് പോകേണ്ടതുണ്ട്. കാണുന്നോ, ഇപ്പോൾ ട്രിനിറ്റിക്കാർ, മെത്തഡിസ്റ്റുകാർ, ബാപ്റ്റിസ്റ്റുകാർ, ലൂഥറൻകാർ, പെന്തക്കോസ്തുകാർ, സെവന്ത്ഡേ അഡ്വന്റിസ്റ്റുകൾ, അങ്ങനെയുള്ള എല്ലാവരുടെ പോവും എനിക്ക് പോകേണ്ടതുണ്ട്. കാരണം നഷ്ടമായത് രക്ഷിക്കാൻ ഞാൻ തേടുകയാണ്. എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ അതിനെ അകത്തു കൊണ്ടുവന്ന് അവർക്ക് ആ പ്രകാശം കാണിച്ചു കൊടുക്കും. കർത്താവ് നിങ്ങളോടൊപ്പമായിരിക്കട്ടെ. നമ്മുടെ ആദ്യ ചെറിയ ഗ്രൂപ്പ് യോഗങ്ങൾ ഇവിടെ എന്റെ പക്കലുണ്ട്. അവയിൽ നിങ്ങളുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതിന്റെ അനുബന്ധം ഇവിടെയുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഞാനതിനെ ഇവിടെ വെച്ചിട്ട് പോകുന്നു, കർത്താവ് അനുവദിച്ചാൽ നാം എവിടെയാണ് അത് കൂടി വരുന്നതെന്ന് പാസ്റ്റർ നിങ്ങൾക്ക് അത് വായിച്ചു തരും. അത് കർത്താവിന് ഇഷ്ടമെങ്കിലാകുന്നു. എനിക്കതിനുള്ള ഒരു പ്രേരണയുമില്ല. എനിക്ക് കഴിയുന്നതെല്ലാം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തു പോകുന്നു. അവിടെ ചുറ്റിനും നിങ്ങൾ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടായിട്ട് അവയിൽപ്പെട്ട യോഗങ്ങൾ ഒന്നിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നെങ്കിലും നിങ്ങൾ അവർക്ക് ഒരു കത്തെഴുതി ഈ യോഗങ്ങളിൽ നിന്ന് പങ്കെടുക്കാൻ അവരോട് പറയാമല്ലോ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സൗരൻ സ്റ്റിക്കറിനെയും സൗരി സ്റ്റിക്കറിനെയും ഇവിടെ ആയിരിക്കുന്ന മറ്റെല്ലാ ജനങ്ങളെയും കാണുന്ന നന്നായിരിക്കുന്നു. ഇപ്പോൾ അവരിൽ ചിലർ എനിക്ക് നിങ്ങളുടെ പേരുകൾ പോലും അറിയില്ല. എന്നാൽ പരിശുദ്ധാത്മ സാക്ഷ്യപ്പെടുത്തിയതിനാൽ നിങ്ങളുടെ സഹോദരന്മാരും സഹോദരികളുമാണെന്ന് ഞാൻ അറിയുന്നു. കൂടാതെ മാത്രമല്ല, നിങ്ങൾക്കെന്റെ സ്നേഹവും ബഹുമാനവുമുണ്ട്. ഇവിടെ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് അതൊരു വലിയ ആനന്ദം തന്നെയാകുന്നു. എങ്ങനെ നിങ്ങളുടെ രാത്രി ഭോജനം ഇവിടെ തയ്യാർ ചെയ്തെന്ന് അറിയാനായി ഒരു ചെറിയ രാത്രി ഭോജനത്തിന്റെ കൂട്ടായ്മ ഉണ്ടാകാൻ പോകുന്നു. എനിക്കും കൂടെ ഇവിടെ ചേർന്നിരിക്കാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. അത് നല്ലതാണെന്ന് എനിക്കറിയാം. രാജ്യത്തിലുള്ള ഏറ്റവും നല്ല പാചകക്കാരെയാണ് നിങ്ങൾ കിട്ടിയിരിക്കുന്നത് എനിക്കറിയാം. അത് ശരിയാണെന്ന് എനിക്കറിയാം. മുകളിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ എനിക്ക് വേണ്ടി ഒരു ഹാംബർഗർ ഒത്തിയരിഞ്ഞ ഇറച്ചി പരത്തി ചപ്പാത്തി വരെ ചുട്ടെടുത്തത് എനിക്ക് വേണ്ടി വരും. എന്നാൽ എങ്ങനെയും എനിക്ക് തീർക്കേണ്ട സന്ദർശന സമയങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ അല്പം, അവിടെ അല്പം, എന്റെ സമയം അങ്ങനെയാണ് എനിക്ക് അനുവദിച്ചു കിട്ടിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നു എന്ന് എനിക്ക് തീർച്ചയാണ്. ഞാൻ ഇവിടെ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കാത്ത കൊണ്ടല്ല. ദൈവം അതറിയുന്നു. ഞാൻ ഇവിടെ താഴേക്ക് വന്നതല്ല. കാണുന്നോ, ആരോ ഒരാൾ ചോദിച്ചു, നിങ്ങൾക്കൊരു കാര്യം 10,000 പേരോട് പ്രസംഗിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾ അതേ കാര്യവുമായി ഇവിടെ താഴെ 30 പേരോട് സംസാരിക്കാൻ പോകുമോ? തീർച്ചയായും എണ്ണം അതൊരു വ്യത്യാസം വരുത്തുന്നില്ല. അത് സ്വീകരിക്കപ്പെട്ടോ എന്ന് മാത്രമാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മുത്തുകളെ പന്നുകളും ഉള്ളരുത്. അവ കാൽ കൊണ്ടവയെ ചവിട്ടിക്കളഞ്ഞിട്ട് തിരിഞ്ഞ് നിങ്ങളെ ചിന്തിക്കളയും. കാണുന്നോ, എന്നാൽ നിങ്ങളുടെ മുത്തുകളെ നിങ്ങളവിടെ ഇടരുത്. പന്നുകളുടെ മുന്നിൽ മുത്തിടരുത് എന്ന് ഞാൻ ഇവിടെ പറയാൻ എനിക്ക് അത് അനുഭവപ്പെടുന്നു. മുത്തുകൾ അത് അവരുടേതാണ്, കുട്ടികളുടേത്. അതാണ് ഞാൻ വിതയ്ക്കുന്നത് വിചാരിക്കുന്നു. കാണുന്നു, മനസ്സിലായോ? ചില സമയങ്ങളിൽ മുത്തുകൾ കണ്ടെത്തുന്നത് എവിടെയാണ്? നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരു ആമ്പലിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെവിടെ നിന്നാണ് വരുന്നത്? ഒരു കുളത്തിന്റെ ഏറ്റവും അടിയിലെ ചെളിക്കുള്ളിൽ നിന്നും അതിന് പ്രകാശത്തിലേക്ക് വരേണ്ടതിന് അത് രാത്രിയും പകലും അധ്വാനിക്കുന്നു. എന്നാൽ അതൊരിക്കൽ പ്രകാശത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പുഷ്പിക്കുകയും എവിടെ ഉള്ളതിനെക്കാളും ഏറ്റവും മനോഹര പുഷ്പമായി തീരുകയും ചെയ്യുന്നു. അതാണ് ഒരു ആമ്പലെന്നാൽ. അത് ഭൂമിയുടെ മണ്ണെന്നും അഴുക്കൽ നിന്നും വരുന്നു. ഈ സ്വർണത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന രാജ്യത്തിൽ അവിടെയാണ് കെട്ടപ്പെട്ട് കിടക്കുന്നു മുത്തുകളെ കണ്ടുപിടിക്കാനാകുന്നത്. നിങ്ങൾക്ക് സ്വർണം എവിടെ നിന്നാണ് കണ്ടുപിടിക്കാനാകുന്നത്? അഴുക്കിൽ നിന്ന്. മുത്തുകളും അരുണവർണ്ണ കല്ലുകളും നിങ്ങൾക്കെവിടെ കണ്ടുപിടിക്കാം? ഷെയറിന്റെ അഴുക്കിൽ നിന്നും. വളരെ കൃത്യമായിട്ടും അവിടെ നിന്നാണ് നാം എല്ലാവരും വന്നത്, ലോകത്തിന്റെ അഴുക്കിന്റെ ചേറിൽ നിന്നും. എന്നാൽ ഇവിടെയുള്ള ഈ ഞാനൊരു ധാതു ദ്രവ്യ ഖനന സാധ്യത അന്വേഷകനാകുന്നു. ഈ പരിശോധകൻ ചെയ്യുന്നെന്താണ്? അവൻ സ്വർണത്തിനായി തേടി നടക്കുന്നു. പിന്നെ അവനത് കണ്ടുപിടിച്ചാൽ അവൻ അതിനെ മിനുക്കുന്നു, അവൻ അതിനടിക്കുന്നു, അതിനെ ഉരുക്കി ശുദ്ധിയാക്കി അവൻ അതിനെ തയ്യാറാക്കിയെടുക്കുന്നു. ആ സ്വർണ്ണഖനി ഇതാകുന്നു, കാണുന്നോ? ഞാൻ എല്ലാ സമയത്തും മനോഹരമായ മുത്തുകൾക്കായി ഇതിലൂടെയാണ് നോക്കുന്നത്, കാണുന്നോ? അവയെ ഇവിടെ നിന്നും കണ്ടുപിടിച്ച് പൊടിയിൽ എവിടെയെങ്കിലും ആയിരിക്കും അവയെ പോളിഷ് ചെയ്തെടുക്കുന്നു. പിന്നെ പറയും, കർത്താവേ, അവർ ഇവിടെയാകുന്നു. ഇവിടെ ഒരു സഹോദരൻ, ഇവിടെ ഒരു വീണ്ടു ജനിച്ച ക്രിസ്ത്യാനി, ഇവിടെ ഒരു നല്ല ചെറുപ്പക്കാരി മഹിള, ഇവിടെ ഒരു നല്ല മധ്യവയസ്ക പ്രായമുള്ള സ്ത്രീ, എന്റെ ചെറുപ്പക്കാരി സ്ത്രീ, ഇത് എന്തു തന്നെയായാലും കർത്താവേ, അവരിവിടെയാകുന്നു. അവർ നിന്റെ മുത്തുകളാകുന്നു കർത്താവേ, അവരെ നിന്റെ കെട്ടിടത്തിൽ അണിയണം. അങ്ങനെ തന്നെ അവരെന്നേക്കും എന്നേക്കും തിളങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ നിങ്ങളെ വീണ്ടും കാണുവോളം. ശാലേം, ദൈവത്തിന് സമാധാനം നിങ്ങളോടൊപ്പം. ശരി പാസ്റ്റർ, ഇവിടെ വരൂ. ശരി, ഇപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളെല്ലാവരെയും അല്പനേരത്തിന് ശേഷം കാണുന്നതാണ്.